നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രിയ കർത്താവായ യേശുവേ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ലോകത്തു നിന്നും വേർതിരിച്ച വിളിച്ചു വേർപെടുത്തിയ ജനങ്ങളായി ദൈവത്തിന്റെ ഉത്തേജിപ്പിക്കുന്ന ശക്തി ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെയും ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെയും ഇടങ്ങളെയും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കും എന്ന മഹത്തായ പ്രതീക്ഷയോടെ നിന്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും കൂടി വന്നിരിക്കുന്നു. കർത്താവേ, ഇന്നു രാത്രിയിൽ നിന്റെ നാമത്തിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകുവാൻ ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിലേക്ക് ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഞങ്ങളെ വഴി നടത്താനും നിർദ്ദേശിക്കാനുമായി അനുവദിച്ചാലും ആമേൻ. ഇന്നു രാത്രിയിൽ ആലയത്തിലേക്ക് തിരികെ വന്ന് പ്രിയജനങ്ങളായ നിങ്ങളോടൊപ്പം ആയിരിക്കാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചൂടാണെന്ന് എനിക്കറിയാം. അല്പം മുമ്പ് ഞാൻ ഭാര്യയെ വിളിച്ചിരുന്നു. അവിടെ 90 മറ്റോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. 95 അതോ 96 അങ്ങനെയോ മറ്റോ ആകുന്നു. അത് ഇവിടെ ഉള്ളതിനേക്കാൾ അല്പം ചൂട് കൂടുതലാണ്. അങ്ങനെ ഞാനിപ്പോൾ ചൂടുള്ള കാലാവസ്ഥയോട് യോജിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ അത്ഭുതകരമായ ഈസ്റ്റർ സമയത്ത് ഇവിടെ ടബർനക്കിളിൽ ആയിരിക്കാനായതിൽ ഞാൻ ആനന്ദിക്കുന്നു. ഇന്നു രാവിലത്തെ ദീർഘമേറിയ സന്ദേശത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ അതായിരുന്നു. നിങ്ങളുടെ ക്ഷമയെ നിരന്തരമായി ഉപയോഗിച്ചതിനാൽ ഇന്നു രാത്രിയിൽ ഇവിടെ വീണ്ടും തിരികെ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ പുനരുത്ഥാനത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നതിനാൽ നിങ്ങളിലേക്ക് സന്ദേശം കടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാണണോ, നോക്കൂ, ഇനിയും അതിനെപ്പറ്റി വിഷമിക്കരുത്. അതിന്മേൽ ആനന്ദിക്കുക. എവിടെയും ഇതിൽ നിന്നും നിങ്ങളെ വേർപെടുത്താനായി ഒന്നും തന്നെയില്ല, യാതൊന്നുമില്ല. ദൈവരാജ്യത്തിലേക്ക് നിത്യമായി സുരക്ഷിതരാക്കിയിരിക്കുന്നു. ദൈവം തന്റെ മുദ്ര നിങ്ങളുടെ മേൽ ചാർത്തിയപ്പോൾ നിങ്ങൾ യാത്രയുടെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തി കഴിഞ്ഞു. ഭരണകൂടം ഒരു കെട്ടിന്മേൽ ഒരു മുദ്രയടിക്കുമ്പോൾ, റെയിൽ റോഡ് വാതിൽ ഒരു മുദ്രയടിച്ചാൽ അതിന്റെ ഉദ്ദിഷ്ട സ്ഥാനം എത്തിച്ചേരുവോളം ആ കാറിനെ പൊട്ടിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു മനുഷ്യന്റെ മേൽ ദൈവം തന്റെ മുദ്രയടിച്ചാൽ ആ മുദ്ര പരിശുദ്ധാത്മാവാകുന്നു. അപ്രകാരം അവനൊരു മനുഷ്യനെ മുദ്രയിടുമ്പോൾ അവൻ തന്റെ നിത്യമായ ഉദ്ദിഷ്ട സ്ഥാനത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഇനിയും അവനെ പിന്നൊരിക്കലും എപ്പോഴെങ്കിലും തിരികെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണമോർക്കൂ, എഫേസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ എല്ലാ നാളിലേക്കും മുദ്രയിട്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എന്നേക്കുമായി മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവരാജ്യത്തിലേക്ക് നിത്യമായി നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. പിന്നെ നിങ്ങളെ സാത്താൻ നിങ്ങളെ പ്രഹരിച്ചുകൊണ്ട് അവൻ നിങ്ങളോട് സകലതും പറയും, നിങ്ങളെ കുറ്റപ്പെടുത്തും. മാത്രമല്ല നിങ്ങൾ മുദ്രയിടപ്പെട്ടിട്ടില്ല എന്നും നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ അവനെ കേൾക്കരുത്. ഇപ്പോൾ നിങ്ങൾ മരണത്തിനും ജീവങ്ങളെ കടന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിരുന്ന കാര്യങ്ങളെ ഇനിയും നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഓരോ വചനവും വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. തോൽക്കാതെ അവൻ തന്നെ ആ മഹാനായ ഞാനാകുന്നവൻ എന്നതിന്റെ തോൽവിയടയാനാകാത്ത തെളിവായി ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു. അവന്റെ നാമത്തിൽ പറയപ്പെട്ടതും അവന്റെ നാമത്തിൽ പ്രവചിക്കപ്പെട്ടതുമായ സകലതും എപ്രകാരം പറയപ്പെട്ടുവോ അതേ വിധത്തിൽ തന്നെ കൃത്യമായും സംഭവിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിനും ദിനപത്രത്തിനും ചിത്രത്തിനും ക്യാമറയ്ക്കും എഴുത്തുകാർക്കും മറ്റു സകലത്തിനും അതിനെ അംഗീകരിക്കേണ്ടി വന്നു. നോക്കൂ, അതാവശ്യമായിരുന്നുവോ ഇല്ലയോ എന്ന് കാര്യമാക്കാതെ എങ്ങനെയും നോക്കൂ, അതിനെ പ്രസിദ്ധമാക്കാനായി ദൈവം അവയെ പ്രാവർത്തികമാക്കി. ഇപ്പോൾ ഒരു ചെറിയ കൂട്ടരായിരിക്കുന്നു. അവൻ വന്നത് ഒരു വലിയ കൂട്ടർക്കായിട്ടല്ല എന്നോർത്തിരിക്കുക. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, അത് നിങ്ങളുടെ പിതാവിന്റെ ദയ. കാണുന്നു, നമുക്കൊരു ധർമ്മോപദേശിയെ ആധികാരികമായി നിയോഗിക്കാനുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഞെട്ടിക്കാനായി ഞാൻ നിങ്ങളൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, എന്നാൽ നിങ്ങളത് തികച്ചു മറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇതൊരു കൃത്യമായ സംഖ്യയായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല, എന്നാൽ എനിക്കത് നിങ്ങളിലേക്ക് വിടേണ്ടതുണ്ട്. കന്നുകാലികളിൽ സങ്കരം ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. അതിവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ അത് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. അവർ ആണിന്റെ ഒരു ബീജമെടുത്ത് ഒരല്പം ഒരു ചെറിയ ലോകവസ്തുവിനാൽ തൊട്ട് ഒരു പല്ലുകിണ്ടിയെ പോലെയുള്ള ഒന്ന് കൊണ്ടെടുത്ത് അതിനെ ഒരു ചെറിയ മാർബിളിൽ വെക്കുന്നു. അതിന് വലുതാക്കി കാണിക്കുന്ന ഗ്ലാസുകൾ അതിലേക്ക് തിരിക്കുന്നു. അത് എത്ര തവണ വലുതാക്കി കാണിക്കും എന്നെനിക്കറിയില്ല. ആ ബീജത്തെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവിക കണ്ണുകളാൽ ഒരു സാധാരണ കണ്ണടയാൽ ഒന്നും കാണാൻ കഴിയില്ല. എന്നാൽ അതിനെ ഭൂതക്കണ്ണാടിയിലൂടെ 100 or 150 തവണ വലുതാക്കി കാണിക്കുമ്പോൾ ആ ഒരു ചെറിയ ബീജത്തിനുള്ളിൽ 50 മുതൽ 100 ചെറിയ ബീജങ്ങൾ ചുറ്റിനും കുതിക്കുന്നത് കാണാം. മാത്രമല്ല, ബീജത്തെ പോലെ തന്നെ പെൺവർഗത്തു നിന്നും അണ്ഡവും കടന്നു വരുന്നു. ഇപ്പോൾ അവയെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ആദ്യം കണ്ടുമുട്ടുന്ന രണ്ടെണ്ണം തമ്മിൽ യോജിക്കുകയും ആ ദശലക്ഷത്തിൽ നിന്നും ജീവിച്ചിരിക്കാൻ പോകുന്നത് ആ ഒന്ന് മാത്രമാണ്. അതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവയെല്ലാം ഒരുപോലെയുള്ള ബീജങ്ങളാണ്, ഒരേപോലെയുള്ള അണ്ഡം, അവ രണ്ടും ഒരേപോലെയുള്ളത്. എന്നാൽ അവിടെ ജീവിക്കാൻ പോകുന്നത് ഒന്ന് മാത്രമാണ്. അവിടെ ജന്തുക്കളിൽ നിന്നും ആദ്യം ആര് കടന്നു വരുമെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം ചില നേരങ്ങളിൽ അണ്ഡം ഏറ്റവും പുറകിന്റെ പുറകിൽ നിന്നുള്ളതും ശുക്ലങ്ങളുടെ ഇടയിലുള്ള ബീജവുമായി അവ ഒന്നിനുമേൽ ഒന്നിഴഞ്ഞു കയറുന്നു. അത് ആണോ പെണ്ണോ, ചുവന്ന തലയോട് കൂടിയതോ കറുത്ത തലയോട് കൂടിയതോ അതല്ല, അത് എന്തു തന്നെയായിത്തീരും എന്നറിയാനായി ഒരു ബുദ്ധി വൈഭവം എടുക്കുന്നു. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാകുന്നു. അത് മറ്റൊന്നുമായിരിക്കാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ്, പ്രാകൃത ജനനത്തിൽ പോലും തിരഞ്ഞെടുപ്പുണ്ട്. അത് ആൺകുഞ്ഞോ അതല്ല പെൺകുഞ്ഞോ, അതെന്തായി തീർന്നാലും ശരി, ആ ചെറിയ ബീജം ഈ ചെറിയ അണ്ഡത്തിലേക്ക് പുളഞ്ഞു കയറുമ്പോൾ ആ വാൽ മുറിഞ്ഞു പോയിട്ട് പിന്നെ അതിനുശേഷം അത് കുഞ്ഞിന്റെ നട്ടല്ലായി രൂപപ്പെടുന്നു. മൃഗമോ കുഞ്ഞോ അത് എന്തായാലും ശരി തന്നെ. ആ ശേഷിക്കുന്ന ദശലക്ഷക്കണക്കിനുള്ള ഒരു ദശലക്ഷം മുട്ടകൾ, ഒരു ദശലക്ഷം ബീജങ്ങൾ, ഒരെണ്ണം മാത്രം ജീവിക്കുന്നു. എല്ലാം ഒരേപോലെയുള്ളവ. എന്നാൽ ജീവിക്കാൻ പോകുന്നത് ഏതൊന്ന് ദൈവം തിരഞ്ഞെടുക്കുന്നു. ശേഷിക്കുന്നവയെല്ലാം നശിക്കുന്നു. ദശലക്ഷത്തിൽ ഒന്ന്. ഇസ്രായേൽ മിസ്രായീം വിട്ടു വന്നപ്പോൾ അവരെല്ലാവരും ഒരു പ്രവാചക സന്ദേശം വിശ്വസിച്ചു. മോശ മുഖാന്തരം അവർ ദൈവത്തിന്റെ അടയാളങ്ങൾ കണ്ടു. അവർ ഓരോരുത്തരും അത് കണ്ടിരുന്നു. അവർ ഓരോരുത്തരും ഇസ്രായീം വിട്ട് പുറത്തു വന്നു. ചെങ്കടലിലൂടെ നടന്ന് മോശയിലേക്ക് സ്നാനമേറ്റു. അവൻ ആത്മാവിൽ പാടിയപ്പോൾ ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ പതിച്ചത് അവർ ഓരോരുത്തരും കണ്ടു. മിര്യാം തപ്പെടുത്ത് ആർപ്പിട്ടുകൊണ്ട് തീരത്ത് താഴോട്ടും മേലോട്ടും ഓടി. അവർ ഓരോരുത്തരും ഓരോ രാത്രിയിലും ആകാശത്ത് നിന്നും വീണ വിശുദ്ധമായ സ്വർഗീയ മന്ന കഴിച്ചു. അടിക്കപ്പെട്ട ആത്മീയ പാറയിൽ നിന്നും അവർ ഓരോരുത്തരും കുടിച്ചു. മിസ്രായീമിൽ നിന്നും 2 ദശലക്ഷം പേർ പുറപ്പെട്ടു വന്നു. വാഗ്ദത്ത ദേശത്ത് കടന്നു എത്ര പേർ? 2 ദശലക്ഷത്തിൽ 1. അവരെല്ലാവരും എവിടെയാണ്? യേശു പറഞ്ഞു, അവർ നശിച്ചുപോയി. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ 30 വർഷം മഞ്ഞ് നിന്നു, അവരെല്ലാവരും മരിച്ചുപോയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ഇന്ന് ലോകത്ത് ഏകദേശം 500 ദശലക്ഷം ക്രിസ്ത്യാനുണ്ടായിരുന്നാൽ കത്തോലിക്കലും പ്രൊട്ടസ്റ്റാന്റും എല്ലാവരും കൂടിയാണ്. യേശു മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിൽ വന്നാൽ, ഞാൻ അല്പമും പറഞ്ഞത് പ്രകാരം മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ ഇന്ന് രാത്രിയിൽ 500 പേരെ കാണാതായി എന്ന് വരാം. അത് ഏകദേശം ഓരോ ദിവസവും ദേശമെല്ലാം എണ്ണിയാൽ സംഭവിക്കുന്നു. അതൊരിക്കലും എണ്ണുന്നുപോലുമില്ല. അതുകൊണ്ട് അത് ഏത് സമയത്തും സംഭവിക്കാം. നോക്കൂ, ഓ ക്രിസ്ത്യാനികളെ, നമുക്ക് ദൈവത്തിന്റെ സർവായുധവർഗം മുറുക്കിക്കെട്ടാം. ആ മഹത്തായ സമയത്തിനായി കാത്തിരുന്നുകൊണ്ട് അവനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയുന്നതിൽ നന്നായി ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ തലമുറയിൽ നിന്നും ഒരു വലിയ ദശലക്ഷത്തിന്റെ ജനക്കൂട്ടം പുറപ്പെട്ടു വന്ന് അകത്തേക്ക് നിരനിരയായി കടക്കാൻ പോകുന്നില്ല. അവിടെ അങ്ങനെയാകില്ല. ഇപ്പോൾ ഓർത്തിരിക്കൂ, ഓരോ ദിവസവും ഒരു തലമുറ അവസാനിക്കുന്നു. നോഹയുടെ നാൾക്കുള്ളെന്ന പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. അവിടെ 8 ആത്മാക്കൾ വെള്ളത്തിലൂടെ രക്ഷപ്രാപിച്ചു. എന്നാൽ ഓരോ ദിവസവും ആർക്കെങ്കിലും ഒരാളിന് 40 വർഷത്തെ കാലാവധി അവസാനിക്കുന്നു. കാണുന്നു, ഓരോ ദിവസവും വളരെയേറെ പേർ രാജ്യത്തിലേക്ക് മുദ്രയിടപ്പെടുന്നു. ഒരു നാൾ ആ അവസാന ദിവസം കടന്നുവരും. നാം നമ്മുടെ നേരായ മനോനിലയിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തീർച്ചപ്പെടുത്താം. കൂടാതെ ആലയത്തിൽ ജനങ്ങളുടെ പരിശുദ്ധാത്മാവ് സ്വയം നമ്മുടെ ഇടയിൽ അത്രയേറെ തിരിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തീർച്ചയാക്കി അവന് മുന്നിൽ ശരിയായിരിക്കാം. നിങ്ങൾ നിർത്തിക്കളയരുത്. ലോകകാര്യങ്ങളിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് ഉദ്ദീപിപ്പിക്കുന്ന ശക്തി നിങ്ങളെ കൊണ്ടുവരുവോളം രാത്രിയും പകലും വിശ്രമിക്കരുത്. ദൈവരാജ്യത്തിലേക്ക് ദൈവാത്മാവിനാൽ വാസ്തവമായും ഉദ്ദീപിപ്പിച്ചു കൊണ്ടുവരപ്പെട്ടവർ എത്ര സന്തോഷമുള്ളവർ! ആനന്ദ കണ്ണീരാൽ നാം നമ്മുടെ മുട്ടുകളിലായി രാത്രിയും പകലും അവൻ ചെയ്തിരിക്കുന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നു രാത്രിയിലെ യോഗത്തിൽ നാം ഒരല്പം മാറ്റം വരുത്തിയിരിക്കുന്നു. നമുക്കിവിടെ ഒരു നല്ല സഹോദരനുണ്ട്, സഹോദരൻ ക്യാപ്സ്. അവൻ നമ്മുടെ അടുക്കൽ നസ്രയ സഭയിൽ നിന്ന് വന്നിരിക്കുന്നു. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ ക്യാപ്സേ, ഇന്ന് രാത്രിയിൽ അവൻ കൈകൾ വയ്ക്കപ്പെട്ട് ആധികാരികമായി നിയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആർക്കും കൊടുത്തയക്കാനായി ഞങ്ങളുടെ പക്കൽ പേപ്പറുകൾ ഒന്നും തന്നെയില്ല. എന്നിരിക്കലും നാം അംഗീകരിക്കപ്പെട്ട് നമുക്ക് പേപ്പർ ഉണ്ടാകുമായിരുന്നു. അത് സത്യമെന്ന് നാം വിശ്വസിക്കുന്നു. ഒരു ധർമ്മോപദേശിയെ ആധികാരികമായി നിയോഗിക്കുമ്പോൾ അവന്റെ പേപ്പറുകൾ സ്വർഗത്തിലാണെന്ന് നാം വിശ്വസിക്കുന്നു. കാണുന്നു, മാത്രമല്ല അവന്റെ ജീവിതം ബൈബിളുമായി ദൈവം തിരിച്ചറിയിക്കുന്നിടത്തോളം അവന് ബൈബിൾ പ്രസംഗിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതവന്റെ അധികാരപത്രമാണെന്ന് നാം വിശ്വസിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ സഹോദരം ക്യാപ്സ് നാസറേയ സഭയാൽ ആധികാരികമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ സന്ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി ആധികാരികമായി നിയോഗിക്കപ്പെടാൻ ഇന്നു രാത്രിയിൽ മൂപ്പന്മാരും അങ്ങനെയുള്ളവരും അവന്റെ മേൽ കൈകളെ വയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്തൊരു ധീരമായ കാര്യം! നമ്മുടെ സൗമ്യനായ സഹോദരൻ നേവിൽ ധീരമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഴുകുതിരിയെ ഈ രണ്ട് സഹോദരന്മാർക്കും ഒരുമിച്ച് പിടിക്കാനായി സഹോദരൻ ക്യാപ്സ് സഹായകനാകും എന്നും മറ്റുമുള്ള അതിശയിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഞാൻ ട്യൂസണിലായിരുന്നപ്പോൾ മുതൽ ഞാൻ കേട്ടിരുന്നു. ഞങ്ങൾ സഹോദരൻ നേവലിന്റെ മേൽ കൈകളെ വെച്ചിരുന്നു, എന്നാൽ സഹോദരൻ ക്യാപ്സിന്റെ മേൽ വെച്ചിരുന്നില്ല. ധർമ്മോപദേശികളായി ഇവിടെ ആയിരിക്കുന്നവരെ എനിക്ക് ആവശ്യമുണ്ട്. സഹോദരൻ ജാക്സനും മറ്റുള്ളവരും അവർ ഇവിടെയുണ്ട് എങ്കിൽ സഹോദരൻ റൂഡേലും ഇവിടെ സഭയിലെ മൂപ്പന്മാരും സഹോദരൻ ക്യാപ്സിന് മേൽ കൈവയ്ക്കാനായി ഇപ്പോൾ ഇവിടെ കടന്നു വന്നെങ്കിൽ, ഇപ്പോൾ നാം ബൈബിളിൽ കാണുന്നത് ആ വിധത്തിലാണ് അവർ അത് ചെയ്തിരുന്നു എന്നതാണ്. അവർ അവരുടെ മേൽ കൈകളെ വെച്ച് അവരെ പറഞ്ഞയച്ചിരുന്നു. ആ വിധത്തിലാണ് അവർ തിമോത്തയോടും ചെയ്തത്. പറഞ്ഞു, അമ്മൂമ്മയായ ലൂയിസിൽ നിന്നുള്ള ഈ കൃപയാൽ അവർ അത് കണ്ടിരുന്നു. ആ മനുഷ്യൻ അവിടെ ഒരു കൃപയുണ്ടായിരുന്നു. അത് അവനിലേക്ക് വന്നത് പ്രസ്ബിറ്റേറിയൽ നിന്നും കൈകൾ വെക്കപ്പെട്ടതിനാലായിരുന്നു. ഇപ്പോൾ ലേറ്റർ ഡേ സഹോദരന്മാരെ, ലേറ്റർ ഡേറൈൻ സഹോദരന്മാർക്ക് ഇത് കൂട്ടിക്കുഴച്ചാണ് കിട്ടിയിരിക്കുന്നത്. അത് ചെയ്യുന്നതിലൂടെ അവർ അവന് കൃപ കൊടുത്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല, ആ കൃപ അവനിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അവന്റെ മേൽ അവർ കൈവച്ചത് ദൈവം ആ കൃപയെ അവനിൽ ആദ്യം തന്നെ ഇട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അനുമതി നൽകാൻ വേണ്ടിയായിരുന്നു. കൈകൾ വെച്ചുകൊണ്ട് അവർ അതിനനുമതി നൽകി. ഈ സഭയിലുള്ള ഈ പുരുഷന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ അവന്റെ ഉദ്ദീപിപ്പിക്കുന്ന ശക്തിയെ സ്വായത്തമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരന്മാരായ നിങ്ങൾ, സഹോദരൻ റൂഡേലും ഇവിടെ സഭയിൽ ശേഷിക്കുന്ന എല്ലാ സഹോദരന്മാരും മൂപ്പന്മാരും ചുറ്റിനുമുള്ള സഹോദര സഭകളിലുള്ളവരും ഇവിടെ കടന്നുവന്ന സഹോദരൻ ക്യാപ്സിന് മേൽ കൈവയ്ക്കുക. അതിനാൽ അവൻ നമ്മുടെ അനുമതിയാൽ ഈ ശ്രോതാക്കളുടെ മുന്നിൽ വെച്ച് ആധികാരികമായി നിയോഗിക്കപ്പെട്ട് ദൈവം അവൻ എവിടേക്ക് വിളിക്കുന്നുവോ അവിടേക്ക് പോയി യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കട്ടെ. അവനായിത്തീർന്ന് ജനനത്താൽ അവൻ ആദ്യം തന്നെ നമ്മിലൊരുവനായിരിക്കുന്നു. അവൻ സന്ദേശം വിശ്വസിക്കുന്നതിനാൽ അവൻ നമ്മിലൊരുവനാകുന്നു. അവൻ നമ്മിൽ ഒരുവനായി തീർന്നതെന്നാൽ അത് അവൻ വചനത്തിന്റെ സത്യത്തിനായി നിൽക്കുന്നതിനാലാണ്. സഹോദരൻ ക്യാപ്സ് നമ്മിൽ ഒരുവനാണെന്ന് നിങ്ങളുടെ മുന്നിൽ വച്ച് കൈകൾ വെച്ചുകൊണ്ട് ആധികാരികമായി നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ശരി. സഹോദരൻ റൂഡൽ, സഹോദരൻ ക്യാപ്സ്, സഹോദരൻ നേവിൽ, സഹോദരൻ ജൂണി ജാക്സൺ, അവരിൽപ്പെട്ട മറ്റു ധർമ്മോപദേശികൾ ഇവിടെയുണ്ടോ? ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രിയിൽ അവർക്ക് അവരുടെ സ്വന്തം യോഗമുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിനാൽ ഇവിടെ മുകളിലേക്ക് കയറി വരൂ. സഹോദരൻ ക്യാപ്സ്, ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്നുള്ള സഹോദരൻ ഹണ്ടറും മറ്റും എവിടെയാണ്? ഞാൻ സഹോദരൻ ആന്റണിയോ, അവർ തിരികെ പോയിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. നമ്മോടൊപ്പമുള്ള ആരെങ്കിലും അവിടെ നിന്നും വന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? എന്താ, നിങ്ങൾ ഇവിടെ വന്ന് സഹോദരൻ ക്യാപ്സ് ആകാൻ പോകുന്ന സ്വീകാര്യതയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകുമായിരുന്നു. ഇവിടെയുള്ള എത്ര പേർ സഹോദരൻ ക്യാപ്സിനെ അറിയുന്നു? നിങ്ങളുടെ കൈ ഉയർത്തിയാലും ശരി, നിങ്ങളുടെ കൈ താഴ്ത്തുക. അവനോട് ദൈവദാസനാണെന്ന് എത്ര വിശ്വസിക്കുന്നു? നിങ്ങളുടെ കൈ ഉയർത്തിയാലും നമ്മൾ അവനെ നമ്മുടെ സഹോദരനായി സ്നേഹിക്കുന്നു. നാം ആധികാരികമായി നിയോഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ കൃത്യവും ശരിയുമായ രീതി ഇതല്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ശ്രോതാക്കൾ, എനിക്ക് ഈ പാട്ട് പാടാൻ കഴിയില്ല, എന്നാൽ ഞാൻ അതിനായി ശ്രമിക്കുമ്പോൾ നിങ്ങളെന്നെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു നാളൊരു പ്രവാചകൻ മന്ദിരത്തിൽ അൽത്താരയിലേക്ക് പോയി. അവൻ അവിടെ മന്ദിരത്തിലായിരിക്കുമ്പോൾ അവനൊരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ രാജാവായിരുന്ന ഉസ്സിയാവിന്റെ കൈകളിൽ ആശ്രയിച്ചിരുന്നു. അവനൊരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അപ്പോഴും ഒരു നാൾ മന്ദിരത്തിൽ അവനൊരു ദർശനത്തിലേക്ക് വീഴുമ്പോൾ അവൻ ചിലത് കണ്ടു. അതവൻ അതിനു മുമ്പൊരിക്കലും കണ്ടിരുന്നില്ല. ദൂതന്മാർ കെട്ടിടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിറകുകൾ കൊണ്ട് പറന്നു, സർവശക്തനായ കർത്താവാം ദൈവം, പരിശുദ്ധൻ 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 എന്നാർപ്പെടുന്നത് കേട്ടു. കടന്നു ഒരു സഹോദര, അതേ കാണുന്നു, സർവശക്തനായ കർത്താവാം ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവനത് ചെയ്തപ്പോൾ മന്ദിരത്തിന്റെ തൂണുകൾ കുലുങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ദൈവത്തിന്റെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു. അവനതൊരു പ്രവാചകനായിരുന്നിട്ടും അവൻ തെറ്റിലായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യടയിൽ വസിക്കുന്നു. ഭൂതന്മാരിൽ ഒരുവൻ പറന്നു ചെന്ന് ഒരു തീക്കൊള്ളിയെടുത്ത് അവന്റെ വായ്ക്ക് തൊട്ടുകൊണ്ട് പറഞ്ഞു, മനുഷ്യപുത്ര പ്രവചിക്ക, അതിന്മേൽ ഞങ്ങൾക്കൊരു രാഗം തരുമോ സഹോദരി? ഈ പാട്ട് എത്ര പേർക്കറിയാം? നമുക്കൊരു ചരണം മാത്രം പാടാം. ശരി. തീക്കനൽ പ്രവാചകന്റെ വാക്ക് തൊട്ടപ്പോൾ അവനെ ശുദ്ധിയാൽ പരിശുദ്ധനാക്കി. ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ദൈവശബ്ദം ചോദിച്ചപ്പോൾ അവൻ ഉത്തരമരുളി, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ, ഞാൻ നിന്നോട് അതിവേഗം ഉത്തരം പറയും. അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ, ഞാൻ ഉത്തരം പറയും, കർത്താവേ, എന്നെ അയച്ചാലും. ദശലക്ഷങ്ങൾ ഇപ്പോൾ പാപത്തിലും നിന്ദയിലും മരിക്കുന്നു. അവരുടെ രോദനവും തിക്തവുമായ കരച്ചിൽ കേൾക്കണമേ. ധൃതി കൂട്ടൂ സഹോദര, അവരെ വിടുവിക്കാൻ ധൃതി കൂട്ടൂ. പെട്ടെന്നുത്തരമരുളൂ ഗുരോ, ഞാനിതാ ഇവിടെ. അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ, ഞാൻ നിന്നോട് ധൃതിയിൽ ഉത്തരം പറയും. അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ എന്റെ കർത്താവേ, അരുളി ചെയ്യൂ, ഞാൻ ഉത്തരം പറയും, കർത്താവേ, എന്നെ അയച്ചാലും. മൂപ്പന്മാരെയെല്ലാം ചുറ്റും വരാൻ അനുവദിക്കൂ. ഇപ്പോൾ സഹോദരൻ ക്യാപ്സിന് മേൽ കൈകളെ വയ്ക്കാം. നമുക്കിപ്പോൾ എല്ലാവർക്കും തലകളെ വണക്കാം. പ്രിയ ദൈവമേ, ആത്മാവിനെ ഉദ്ദീപിപ്പിക്കുന്ന ജീവൻ ഞങ്ങളുടെ സഹോദരനിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ മന്ദിരത്തിന്റെ തൂണുകളെല്ലാം വീണ്ടും മുലഞ്ഞിരിക്കുന്നു. ദൈവമേ, അവൻ തികച്ചും പോയിരിക്കണം എന്നത് പറയുന്നത് പോലെ അവനത് മുകൾ നിന്നും അനുഭവപ്പെട്ടിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മൂപ്പന്മാരായി കൂട്ടായ്മയുടെ വലം കൈ നൽകിക്കൊണ്ട് ദൈവത്തിന് അനുഗ്രഹങ്ങൾ അവന്റെ മേൽ കടക്കേണ്ടതിന് ഞങ്ങളുടെ കൈ അവന്റെ മേൽ വച്ചിരിക്കുന്നു. അതിനാൽ നീ അവന്റെ അധരത്തെ, അവന്റെ ചിന്തയെ, അവനിലുള്ള സകലത്തെയും അഭിഷേകം ചെയ്യണമേ. നീ അവനെ വിളിച്ചിരിക്കുന്ന ഓരോ മുക്കിനും മൂലയ്ക്കും അവൻ ഈ സുവിശേഷ സന്ദേശം എടുത്തുകൊണ്ട് പോകാനിടയാകട്ടെ. ഇതനുവദിക്കണം കർത്താവേ, ഞങ്ങളുടെ സഹോദരനെ നിന്റെ ഒരു ദാസനായി യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ നിനക്ക് തരുന്നു. ആമേൻ. വചനം പ്രസംഗിക്കാൻ്റെ അനുജ, സമയത്തിലും അസമയത്തിലും സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക. ദൈവം നിനഗ്രഹിക്കട്ടെ സഹോദര. നിങ്ങളെ ചെയ്തോ, നിങ്ങളെ നിയോഗിച്ചില്ലെന്ന് എനിക്കറിയില്ല. ഇവിടെ സഹോദരൻ ബേൻ നമ്മുടെ അടുക്കൽ വന്നു. അവൻ കുറെ കാലമായിട്ട് പ്രസംഗിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നിട്ടും ഇതുവരെ അവൻ ആധികാരികമായി അവന് കിട്ടി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ മുകളിലേക്ക് വിളിക്കാതിരുന്നത്. നിയോഗിക്കപ്പെടുകയോ അതല്ല ഇവിടെ വച്ച് അവന്റെ മേൽ കൈകളെ വെക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ സഹോദരൻ ബേനിന്റെ ഭാര്യ ഇവിടെ എവിടെയോ കാണും. അവൾ ഒരു സ്നേഹമേറിയ വ്യക്തിയാണ്. അവൾ ഒരു സ്ത്രീ പ്രാസംഗികയായിരുന്നു. അവൾ നമ്മുടെ സഹോദരനുമായി വിവാഹം കഴിഞ്ഞ് അവൻ അവളെ ടബർനക്കിലേക്ക് കൊണ്ടുവന്നു. അവൾ വചനം കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അവളൊരു നല്ല വ്യക്തി വൈശിഷ്ടമുള്ളവളായിരുന്നിട്ടും വചനം കേട്ട മാത്രയിൽ തന്നെ അതൊരു സ്ത്രീ ചെയ്യുന്ന തെറ്റാണ് എന്ന് കണ്ട ഉടൻ തന്നെ അവൾ അത് വശത്തേക്കിട്ടു. അതവളുടെ ഭർത്താവിന് മേൽ വീണതായി കാണുന്നു. അത് ശരിയാം വണ്ണമാണ്. അത് അപ്പോസ്തലിക ഉപദേശമാണ്. അത് ആ വിധത്തിൽ തന്നെയായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സൗരംബേൻ തന്റെ ഭാര്യയോടൊപ്പം ടേപ്പുകൾ എടുത്തുകൊണ്ടു പോകുന്നു. അവർ പുറപ്പെട്ടു പോയി എത്തിപ്പെടാനാകാത്ത സ്ഥലങ്ങളിലേക്ക്, മലകളുടെ വളരെ പിന്നിൽ കാടുകളിലേക്ക് പോയി അവർ ടേപ്പുകളെ പ്രവർത്തിപ്പിക്കുകയും ടേപ്പുകളിലുള്ളത് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അനേക സമയങ്ങളിൽ അവരെ ഓടിച്ചുവിടുകയും പുറത്താക്കി കളയുകയും ദൂരെ വലിച്ചെറിയുകയും ചെയ്തിട്ട് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ക്രിസ്തുവേശു ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും ഉപദ്രവം സഹിക്കേണ്ടി വരും. സഹോദരൻ ബേനെ ഇവിടെ എത്ര പേർക്കറിയാം? അവൻ ദൈവത്തിന്റെ ദാസനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവനായി നാം ദൈവത്തോട് ചോദിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് അവൻ യോഗ്യനല്ലേ? നോക്കൂ, അവൻ ഒരു അപരിചിതനല്ല, അവൻ നമ്മോടൊപ്പമായിട്ട് വർഷങ്ങൾ വർഷങ്ങളായിരിക്കുന്നു. വിനയമുള്ള ഒരു മനുഷ്യനായി ഞാൻ അവനെ അറിയുന്നു. അവൻ എന്നെ പോലെയാണ്. അവൻ വളരെ തെറ്റുകൾ ചെയ്യുന്നു, നാം എല്ലാവരും അത് ചെയ്യുന്നു. സോരൻ ബേനിനെ പറ്റി ഞാൻ വിചാരിക്കുന്നതെന്നാൽ അത് ശരിയാക്കാൻ അവൻ തന്റെ മുട്ടിന്മേലിടയാൻ തയ്യാറാണ് എന്നതാണ്. വിവാഹവും വിവാഹമോചനവും എന്നതിന്മേൽ അവൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ അവനും അവന്റെ ഭാര്യയും തമ്മിൽ വേർപിരിയാൻ തയ്യാറായിരുന്നു. കാരണം അവൻ അവളെ സ്നേഹിച്ചിരുന്നു, അവൾ അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ വചനത്തെ തൃപ്തികരമായി നേരിടാൻ ആഗ്രഹിച്ചിരുന്നു. വചനം എന്തു പറഞ്ഞാലും അതാണ് അവരാഗ്രഹിച്ചിരുന്നത്. അവന്റെ സേവയ്ക്കായി ദൈവം സഹോദരൻ ബേനിനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കരങ്ങളെ സഹോദരൻ ബേനിന്മേൽ വയ്ക്കാം. പ്രിയ ദൈവമേ, ഞങ്ങൾ സഹോദരൻ ബേനിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായി ഞങ്ങൾ ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വയ്ക്കുന്നു. മാത്രമല്ല കർത്താവേ, നിനക്കായി ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായിട്ട് മലകളിൽ വസിക്കുന്ന ജനങ്ങളുടെയും ഞങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത വഴികളിൽ ഏറ്റവും ദൂരത്തായി അവനെ ഈ ടേപ്പുകളെ പ്രവർത്തിപ്പിച്ച് കേൾപ്പിക്കാനയക്കുന്നു. കാരണം സന്ദേശം ലോകത്തെമ്പാടും പോകേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരൻ അനുഗ്രഹിച്ച നിന്റെ ആത്മാവിനെ അവന് നൽകി അതവന്റെ മേൽ വരാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനെ നയിച്ചാലും അവനെയും അവന്റെ ഭാര്യയെയും വഴിയുടെ ഏറ്റവും അറ്റത്തായി ആ ഒരു പ്രാണനിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചാൽ ആ ആടിനെ ഉള്ളിൽ കൊണ്ടുവരുവോളം വാതിലുകൾ അടയുകയില്ല. അങ്ങ് 99 തൃപ്തി അടയുന്നവനല്ല. ആ പുസ്തകത്തിൽ പേരുള്ള ഓരോരുത്തരെയും അകത്തു കൊണ്ടുവരേണ്ടതുണ്ട്. കർത്താവെ, ഞങ്ങളുടെ സഹോദരനായി അവനെ ചേർക്കാൻ ഞങ്ങൾ അവന്റെ മേൽ കൈകളെ വെച്ചിരിക്കുമ്പോൾ അവരെ സഹായിച്ചാലും അവനായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും സഹായവും അവനോടൊപ്പം പോകട്ടെ. കർത്താവെ, അവൻ എവിടെ പോയാലും നീ അവനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കുന്ന സഹോദരൻബേൻ, ധർമ്മോപദേശികളായ സഹോദരന്മാരുമായി കൂട്ടായ്മയുടെ വലം കൈ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദര ജോൺ മാർട്ടിൻ ഏൾ മാർട്ടിന് എത്ര പേർക്കറിയാം? അവൻ ക്രിസ്തുവിന്റെ ഒരു ദാസനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നത് ആരംഭത്തിൽ ഒരു പെന്തക്കോസ്ത് കൂട്ടത്തിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവൻ ഇടയന്റെ ജോലിയിലായി സ്വതന്ത്രമായ വേല ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു. ഏൾ ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ ദാസനാണെന്ന് ഞാൻ അറിയുന്നു. അനേകമുണ്ടായിട്ടുണ്ടെങ്കിലും ഒരെണ്ണം, ഏളുമായിട്ടുള്ള ഒരെണ്ണം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ടെക്സാസിലെ ഡല്ലാസിൽ ഞാനായിരുന്നപ്പോൾ ഒരു രാത്രിയിൽ അവർ അവനെ വിളിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. അതോ ഞാൻ വിചാരിക്കുന്നത് അല്ല, അതായിരുന്നില്ല, ടെക്സാസിലെ വ്യൂ മൗണ്ടിലായിരുന്നു. ശരിയാണ് സഹോദരി. പിന്നെ അവന്റെ കുഞ്ഞു മരിക്കാറായി കിടന്നിരുന്നു. അത് മുന്നമേ മരിച്ചെന്നാണ് അവർ കരുതിയത്. അത് ശ്വാസമെടുത്തിരുന്നില്ല. ഒരു ഡാഡായി ഏൾ വന്ന് എന്റെ മുറിയിലേക്ക് കയറി ഞാൻ കിടക്കയിലായിരുന്നപ്പോൾ തോളുകൾ കുനിച്ച് എന്റെ മുന്നിൽ വന്ന് കുനിഞ്ഞു നിന്നു. പുറത്തേക്കിറക്കി അവൻ തന്റെ കൈകൾ എന്റെ ചുറ്റിനും ചുറ്റിക്കൊണ്ട് പറഞ്ഞു, ബ്രദർ, താങ്കൾ ദൈവത്തിന്റെ പ്രവാചകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് എപ്പോഴും വിശ്വസിച്ചിരുന്നു. താങ്കൾ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ എന്റെ കുഞ്ഞു മരിച്ചെങ്കിലും അത് ജീവിക്കും. അവന്റെ കുഞ്ഞു ജീവനിലേക്ക് തിരികെ വന്നു, ജീവിച്ചിരിക്കുന്നു. ഈ വിശ്വാസികളോടൊപ്പം അവനും കൂട്ടായ്മയുടെ വലം കൈ ലഭിക്കാൻ യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കൈകൾ അവന്റെ മേൽ വയ്ക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങളുടെ സഹോദരനായ മാർട്ടിന്മേൽ ഞങ്ങൾ കൈകളെ വയ്ക്കുന്നു. കർത്താവേ, അവൻ പോകേണ്ടത് എന്ന് നീ നിയോഗിച്ചിരിക്കുന്ന ഏതൊരു സ്ഥലത്തേക്കും, അത് എന്തു തന്നെയായാലും അനേകരോ കുറച്ചോ ഇടുങ്ങിയ വഴിയോ പെരുവഴിയോ അത് വേലികട്ടി അടച്ചിരിക്കുന്നിടത്തേക്കും ഞങ്ങൾ അവനെ അയക്കുന്നു. അത് എവിടെയായാലും കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ അവനോടൊപ്പമായിരിക്കട്ടെ. നിന്റെ വിജയമായി ഞങ്ങൾ അവനെ ക്ഷണിക്കുകയും ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവന് കൊടുക്കുന്നു. അത് കർത്താവേ, ഞങ്ങളുടെ മേലുള്ള ആത്മാവ് അവനോടൊപ്പം പോകാനിടയായി. പേരുവഴികളിലും പേരുകെട്ടി വെച്ചിരിക്കുന്നിടത്തുമുള്ള നഷ്ടപ്പെട്ട പ്രാണനുകളിലേക്ക് അവനെ നയിച്ച് അവനെ നിർദ്ദേശിക്കാൻ ഇടവരട്ടെ. ഞങ്ങൾ അവനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അയക്കുന്നു. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ മാർട്ടിൻ, ഇപ്പോൾ പോവുക. കർത്താവ് നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. അതേ ഉദ്ദേശത്തിനായിട്ടാണോ റിച്ചാർഡ് എന്നാണോ താങ്കളുടെ പേര്? റിച്ചാർഡ് ബ്ലെയർ എത്രവർക്ക് അറിയാം? അവൻ ഒരു ദൈവദാസനാണെന്ന് വിശ്വസിക്കും എത്രപേരുണ്ട്? അവൻ ഇവിടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സഭയുടെ കൂട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. പിന്നെ സഹോദരൻ ബ്ലെയർ, അവന്റെ മഹത്തായ വിളിയെ ഞാൻ ഓർക്കുന്നു. സഹോദരൻ ബ്ലെയർ എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന സമയത്തെ പറ്റി ഞാൻ ഓർക്കുന്നു. കാരണം ഒരാത്മാവ് അവനിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ തെറ്റായിരുന്നു എന്ന് അവനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ അവിടെ യോഗത്തിലിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചുറ്റിനും തിരിഞ്ഞ് അതിനെ വിളിച്ചു. അവനൊരു തകർച്ചയിലേക്ക് വരികയായിരുന്നു. അതായിരുന്നു അവനെ ആകൃതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കൂടാതെ അവന്റെ പ്രിയ ഭാര്യ എന്നെ ഒരു ദിവസം വിളിച്ചത് ഞാൻ ഓർക്കുന്നു. അവൾ പറഞ്ഞു, ബ്രദർ ബ്രാൻഹാം, റിച്ചാർഡ് മരിക്കാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾക്ക് ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അവളോടത് ചെയ്യാനായി ഞാൻ ആവശ്യപ്പെട്ടു. അവൾ പോയി അത് അവന്റെ മേലിട്ടു. ഇതാ അവനിവിടെയാണ്. ഒരു ചെറിയ കുട്ടി ഒരു അപകടത്തിൽപ്പെടുകയോ അതോ അവന്റെ മകൻ ഒരപകടത്തിൽപ്പെട്ടിട്ട് വീഴ്ചയാൽ തലച്ചോറുണ്ടാകുന്ന ഒരു ക്ഷതം സംഭവിച്ചിട്ട് അവർ അതിൽ പ്രതീക്ഷ വച്ചിരുന്നില്ല. ടെലിഫോണിലൂടെ പ്രാർത്ഥനയാൽ ആ ബാലന് സുഖം പ്രാപിച്ചു. സഹോദരൻ ബ്ലെയർ ക്രിസ്തുവിന്റെ ഒരു സത്യസാക്ഷിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അവനോടൊപ്പം പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. സഹോദരന്മാരെ, അവന്റെ മേൽ കൈവച്ചാലും. പ്രിയ ദൈവമേ, വെളിച്ചത്തിൽ നടക്കാനായി തന്റെ കൂട്ടരെ വിട്ടുവന്ന ഞങ്ങളുടെ സൌമ്യനം വിലയേറിയ സഹോദരനുമായ നിന്റെ ദാസനെ തിരിച്ചറിയിക്കണമേ. പിതാവേ, ഞങ്ങളുടെ അനുവാദവും അനുഗ്രഹങ്ങളുമായി നീ അവനെ വിളിച്ചിരിക്കുന്ന ഏത് വിധത്തിലെ ജോലിയിലേക്കും ഞങ്ങളവനെ അയക്കുമ്പോൾ നീ ഞങ്ങളുടെ സഹോദരൻ ബ്ലെയറിനെ അനുഗ്രഹിച്ച കർത്താവേ കൂടെയിരിക്കാനായി ഞങ്ങളുടെ കൈ അവന്റെ മേൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ബ്ലെയറിനോടൊപ്പം നിന്റെ ആത്മാവ് പോകാനിടയായിട്ട് നഷ്ടപ്പെട്ട ആ ആടിനെ കണ്ടുമുട്ടി അവൻ അതിനെ കൂട്ടത്തോടൊപ്പം കൊണ്ടുവരാനിടവരേണ്ടതിന് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടും മരിച്ചും കൊണ്ടിരിക്കുന്ന അടുത്തിലേക്ക് പോകുവാൻ അവനെ നിർദ്ദേശിച്ചാലും അതെവിടെയായിരുന്നാലും കർത്താവേ നിനക്കായവൻ ചെയ്യേണ്ടത് എന്തായാലും അവന്റെ ജീവിത യാത്രയിലുടനീളം നിന്റെ ആത്മാവ് അവനെ വഴികാട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവന്റെ സഹോദരന്മാരാകുന്നു. കൂട്ടായ്മയുടെ വലം കൈ നൽകിക്കൊണ്ട് നീ അവനോടൊപ്പം പോകാനായി യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കൂട്ടായ്മയുടെ വലം കൈ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സൗരം ബ്ലെയർ, 100% ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ഞങ്ങൾ ചെയ്യുന്നതാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആരാണ്? മെർലിൻ അന്തോൻ. എവിടെ സഭയിലാണ് സഹോദരൻ മെർലിൻ അന്തോനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അവനെ എനിക്ക് നല്ല പരിചയമില്ല. ഓ അതെ, സഹോദരൻ എന്നോട് ക്ഷമിക്കണം. സാൽവേഷൻ ആർമിയിൽ നിന്നും, അത് ശരിയാണ്. ഞാൻ അവനെ ഓർക്കുന്നു. തീർച്ചയായി ഇപ്പോൾ എനിക്ക് അവനറിയാം. ഞാൻ അല്പം ഒന്ന് ഈ സമയത്ത് അന്ന് അവന്റെ മുഖം ആയിരുന്നതുപോലെ ഇന്ന് സുപരിചിതം ആകാതിരുന്നതിനാലാണ്. അവനോട് ദൈവപുരുഷനാണെന്ന് അറിയുന്ന എത്രപേരുണ്ട്? ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന എത്രപേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും നിങ്ങൾ അവനായി പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ സഹോദര, നീ ഒരു വലിയ കൂട്ടം ജനങ്ങളിൽ നിന്നും വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. സാൽവേഷൻ ആർമി, അവർ വലിയ കൂട്ടരാണ്. എന്നാൽ സാൽവേഷൻ ആർമി ഒരു മഹത്തായ പ്രവൃത്തി തെരുവിൽ ചെയ്യുന്നു. നാസറിനെയോ എന്തൊക്കെ സഭയ്ക്കോ അതല്ല സാൽവേഷൻ ആർമിക്കോ, അതുമല്ല അവരിൽ ഒരു കൂട്ടർക്കെതിരായും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അവർ നമ്മുടെ സഹോദരന്മാരാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ മണിക്കൂറിലേക്കുള്ള ഒരു മഹത്തായ സന്ദേശത്തെ നാം ചുമന്നുകൊണ്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചുമക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്റെ മേൽ ഞങ്ങൾ കൈകളെ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, വിളിക്കുന്നവൻ നീ ഒരുവനാണ്. അവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം നീ ഒരുവനാണ് വചനത്തെ ഉദ്ദീപിപ്പിക്കുന്നത്. നീ അവനോടൊപ്പമുണ്ടെന്നും നീ അവനെ സഹായിക്കുമെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു അനുവാദമായി ഞങ്ങളുടെ വിലയേറിയ സഹോദരന്റെ മേൽ ഞങ്ങളുടെ കൈകൾ വച്ചിരിക്കുന്നു. അവനോടൊപ്പം ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അയക്കുന്നു. അത് ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നും അതിനാൽ ഞങ്ങൾ മരണത്തിനും ജയിച്ച് ജീവങ്കലെ കടന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദ്ദീപിപ്പിക്കുന്ന ശക്തി ദൈവത്തിന്റെ കൃപയാൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതുമാകുന്നു. ഞങ്ങളുടെ സഹോദരന്റെ മേൽ ഞങ്ങളുടെ കൈകളെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവനോടൊപ്പം അയക്കുന്നു. അതിനാൽ ഭൂമിയിലെ ഓരോ പൊത്തിലേക്കും കർത്താവെ അവൻ പോകാനായി നീ നിയോഗിച്ചിരിക്കുന്ന ഓരോ സ്ഥലത്തേക്കും നീ അവനെ നയിക്കുകയും അവനെ വഴികാട്ടുകയും അവനെ നിർദ്ദേശിക്കുകയും ചെയ്യണമേ. നിന്റെ ആത്മാവ് അവനോടൊപ്പം പോയി അവൻ ആരോഗ്യവും ബലവും അവന്റെ മിനിസ്ട്രിയിൽ അവന് ജയവും നൽകണമേ. ഞങ്ങൾ അവനെ യേശു ക്രിസ്തു നാമത്തിൽ അയക്കുന്നു. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. അതാണ് കൂട്ടായ്മയുടെ വലം കൈ എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സഹോദരന്മാർ അവന്റെ കൈപിടിച്ച് കൊടുക്കുന്നു ആയതിനാൽ നിങ്ങൾ ശരി കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്കൾ താങ്കൾ ആഗ്രഹിക്കുന്നെന്തും താങ്കളുടെ ഇപ്പോൾ താങ്കളുടെ പേരെന്താണ്? സഹോദരൻ കാറൽ. ഈ സഹോദരൻ കാറൽ സിൻസിനാറ്റിൽ നിന്നുമാണ്. സഹോദരൻ കാറലിന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഉയർത്തി സിൻസിനാറ്റിൽ നിന്നുമായതിനാൽ ആരെങ്കിലും അറിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അദ്ദേഹം ഒരു കൂട്ടത്തോടൊപ്പമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ കൂട്ടർ ധർമ്മോപദേശികളായി സ്ത്രീകളെ നിയമിക്കുന്നു. അതിനായി അദ്ദേഹം നിൽക്കാനായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്നും വേർപിരിയേണ്ടി വന്നു. കൃത്യമായും അങ്ങനെയാണ് ഞാൻ ബാപ്റ്റിസ്റ്റ് മിഷനറിയിൽ നിന്നും വേർപിരിഞ്ഞത്. ഡോക്ടർ റോയ് ഇ ഡേവിസ്, അദ്ദേഹത്തെ കേട്ടവരായി എത്ര പേരുണ്ട്? തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹം കുറച്ച് സ്ത്രീ പ്രാസംഗികരെ നിയോഗിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സർ. ഒരു മൂപ്പനായി ഞാൻ പറഞ്ഞു, എനിക്കത് ബോധപൂർവം ചെയ്യാനാകില്ല. അത് ദൈവവചനത്തിനെതിരാണ്. സഹോദരൻ കാറൽ, താങ്കൾ എനിക്കറിയില്ല. എന്നാൽ താങ്കളുടെ സാക്ഷ്യം ഹേതുവായി സത്യത്തിനായി താങ്കൾ നിലകൊള്ളുന്നു എന്ന ആ സത്യത്തിനായി, ആ സ്ത്രീകൾക്കെതിരായി ഞങ്ങൾക്കൊന്നും തന്നെയില്ല. അവർ സഹോദരികളാണ്, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. എന്നാൽ അവർക്ക് അവരുടെ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ തന്നെ അവർ തികച്ചും നിന്നിരിക്കണം. കാണുന്നു, മാത്രമല്ല അവൻ പുരുഷന്റെ സഹായിയും ഒരു ഓമനയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരർത്ഥത്തിലും രക്ഷ കഴിഞ്ഞാൽ ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് അവരെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ദൈവവചനപ്രകാരം അവൾക്ക് പുൽപ്പിറ്റിൽ ഒരു സ്ഥാനവുമില്ല. ആ അടിസ്ഥാനത്തിലും ദൈവത്തിന്മേലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിലും കൂട്ടായ്മയ്ക്കായി വന്ന് ഞങ്ങളോടൊപ്പം പോകാൻ ഞങ്ങൾ നിങ്ങളുടെ മേൽ കൈകളെ വയ്ക്കുന്നു. നമ്മുടെ കൈകളെ അദ്ദേഹത്തിന് മേൽ വയ്ക്കാം. ഞങ്ങളുടെ പ്രിയ സ്വർഗീയ പിതാവേ, ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ അവൻ എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് എനിക്കിപ്പോൾ അറിയാനായതേയുള്ളൂ. ഒരു വാസ്തവമായ സത്യത്തിനായി അവൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഓരോ വചനം കൊണ്ടും ജീവിക്കണം എന്നതാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൈ അവന്റെ മേൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവന്റെ മേലിടുന്നു. നിന്റെ ആത്മാവ് അവനെ നയിച്ച് അവൻ വഴികാട്ടിയായി. കർത്താവേ, അവന്റെ ജീവിതയാത്രയിൽ നീ അവനെ അയക്കുന്നിടത്തെല്ലാം അവനെ നിർദ്ദേശിച്ചാലും ഞങ്ങൾ അവനായി പ്രാർത്ഥിക്കുന്നുവെന്നും അവനോട് സഹായമായിരിക്കുമെന്നും സത്യത്തിനായി അവൻ നിലകൊള്ളുന്ന കാലത്തോളം അവനായി നിൽക്കുമെന്നും അവൻ അറിയാനിടയാകട്ടെ. ഇതനുവദിച്ചാലും കർത്താവേ, യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അവനെ അയക്കുന്നു. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ കാറൽ, വ്യത്യസ്തരായ ഓരോരുത്തരെയും നിങ്ങളുടെ മേൽ കൈകളെ വയ്ക്കാനായി ഇപ്പോൾ കിട്ടിയതേയുള്ളൂ. അതിനായി നിങ്ങൾ എല്ലാവരും കൂട്ടായ്മയുടെ വലങ്കരം നൽകാൻ തയ്യാറാകണം. സഹോദരൻ റൂഡൽ ഇവിടെ സഭയിൽ ആധികാരികമായി ഇതുവരെയും നിയോഗിക്കപ്പെട്ടില്ല. കഴിയും. സഹോദരൻ റൂഡലിനെ അറിയുന്ന എത്ര പേരുണ്ട്? നാം എല്ലാവരും അവനെ അറിയുന്നു. അദ്ദേഹം ഒരു ദൈവപുരുഷനാണെന്ന് അറിയ എത്ര പേരുണ്ട്? പ്രിയ സ്വർഗീയ പിതാവേ, ആഴമേറിയ കലക്കവെള്ളത്തിലൂടെ കടന്നു വന്ന ഈ സഹോദരന്മേൽ നിന്റെ മൂപ്പന്മാരായി ഞങ്ങളുടെ കൈവയ്ക്കുന്നു. അവന്റെ കൂട്ടായ്മ താഴേക്ക് വീഴുന്നവൻ കണ്ടിരുന്നു. സകലതും സംഭവിക്കുന്നത് അവൻ കണ്ടിട്ടും വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ടും ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവനിലേക്ക് അയക്കുന്നു. അവന് ശക്തിയായി വചനത്താൽ അഭിഷേകം ചെയ്ത് ഭൂമിയുടെ ഓരോ പൊത്തിലേക്ക് വയച്ചാലും കർത്താവെ, അവനെ സഹായിക്കാനായി അവന്റെ മേലുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുനാമത്തിൽ അവനെ അയക്കുന്നു. ആമേൻ. സഹോദരൻ റൂഡൽ, താങ്കൾക്ക് കൂട്ടായ്മയുടെ വലം കൈ എപ്പോഴും കിട്ടിയിരുന്നു. സഹോദരൻ റൂഡൽ, എനിക്കറിയാം, കാഴ്ചയ്ക്ക് എന്റെ സ്വന്തം മകനെ പോലെയാണ്. അവന്റെ ഡാഡും എന്റെ അമ്മയും വളരെ നാളുകളായി തമ്മിൽ അറിയും. സഹോദരൻ റൂഡേൽ ഒരു ദൈവദാസനായി തീരും എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ അവനോടൊപ്പം സേവ ചെയ്തിട്ടുണ്ട്. ദൈവം താങ്കൾ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ റൂഡേൽ, അവന്റെ പേരെന്താണ്? നിങ്ങൾ ആരാണ് സഹോദര? സഹോദരൻ മാർട്ടിൻ. സഹോദരൻ മാർട്ടിൻ, താങ്കൾക്കറിയാമോ താങ്കളുടെ പേരെന്താ? സഹോദരൻ മെക്കമാസ്. അദ്ദേഹത്തെ അറിയുന്ന ആരും തന്നെ ഇവിടെ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അദ്ദേഹം ഒരു അതെ ഈ മനുഷ്യൻ അദ്ദേഹത്തെ അറിയും. സഹോദരൻ ടൈലർ, അദ്ദേഹം ഒരു സുവിശേഷവാഹകനായി തീരാൻ അദ്ദേഹത്തിന് മേൽ കൈകളെ വയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സഹോദരൻ മെക്കമാസ്. സഹോദരൻ മെക്കമാസ്, താങ്കൾ എവിടെ നിന്നാണ്? ഇല്ലിനോയ്സിലെ റോക്ക്ഫോർഡ് ട്യൂസൺ നിന്നും. ഓ, അങ്ങനെയോ? ഓ, ആ വിളി ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ദൈവത്തിന് സ്തുതി. പറഞ്ഞതെന്താണ്? താങ്കളുടെ സഹോദരി. അങ്ങനെ ഇപ്പോൾ അവൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ട്യൂസണിൽ വെച്ച് ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചിരുന്നു. തളർവാദം. കുറച്ചു രാത്രികൾക്ക് മുമ്പ് അവൾക്ക് തളർവാദം പിടിപെട്ടിരിക്കുകയും ഇപ്പോൾ അവൾ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അത് സഹോദരൻ മാറ്റിനറിയുന്നു. നേരെ അദ്ദേഹം സന്ദേശമെടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരതിശയമില്ല. നമുക്കിപ്പോൾ നമ്മുടെ സഹോദരന്റെ മേൽ കൈകളെ വയ്ക്കാം. We പ്രിയ ദൈവമേ, ഈ മറ്റുള്ളവരോടൊപ്പം നിന്റെ ദാസന്മേൽ കൂട്ടായ്മയുടെ വലം കൈ നൽകാനും ദൈവത്തിന് അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൈകളെ വയ്ക്കുന്നു. നീ അവനെ ആധികാരികമായി നിയോഗിക്കാനാകുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മേലുണ്ടായിരുന്ന അവനെ നയിക്കുകയും അവനെ നിർദ്ദേശിക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തു നാമത്തിൽ ആമേൻ. കൂട്ടായ്മയുടെ വലം കൈ നിങ്ങളോടൊപ്പം ഉള്ളവരോടുമാകുന്നു. എന്റെ സഹോദര, അവ നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അതെ സഹോദര, കുഴപ്പമില്ല സർ. ഞാൻ വിശ്വസിക്കുന്നത് ഇത് സഹോദരൻ ഡാരിസ്. എനിക്കറിയില്ല ഈ മനുഷ്യൻ സഹോദരൻ ഡാരിസ് ആണ്. താങ്കൾ എവിടെ നിന്നാണ് സഹോദര? അർക്കൻസാസിലെ ബ്ലാക്ക് റോക്ക്. സഹോദരൻ അവനെ അറിയുന്നു. മറ്റാരെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ പറഞ്ഞു. സഹോദരൻ ബ്രൂവർ, ഞാൻ അവരെ ഇന്ന് രാവിലെ നേരം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സഹോദരി വെയിലും സഹോദരൻ വെയിലും മറ്റുള്ളവരും അവനെ ഒരു ദൈവപുരുഷനായും ഒരു ദൈവദാസനായും അറിയും എന്നും ഞാൻ നിരൂപിക്കുന്നു. ആശ്ചര്യം. അതെ, ഇപ്പോൾ എന്റെ പ്രിയ സഹോദര, സന്ദേശത്തിന്റെ ഒരു വാഹകനായി താങ്കൾ തറഞ്ഞിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാനാകുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ പിന്നിൽ നിൽക്കുന്നു. ഈ സന്ദേശം താങ്കളും വഹിച്ചുകൊണ്ട് പോകാനായി ദൈവം താങ്കളെ നിയമിച്ചിരിക്കുന്ന ലോകത്തിലെല്ലായിടത്തേക്കും പോകാനായി ഞങ്ങൾ താങ്കൾക്കായി പ്രാർത്ഥിക്കും. നമുക്ക് നമ്മുടെ കരങ്ങളെ സഹോദരൻ ഡാരിസിന് മേൽ വയ്ക്കാം. പ്രിയ ദൈവമേ, ഞങ്ങളുടെ സഹോദരന് മേൽ ഞങ്ങൾ കൈകളെ വെച്ചുകൊണ്ട് നീ അവനെ അഭിഷേകം ചെയ്യാനായും അദ്ദേഹത്തിന് കൂട്ടായ്മയുടെ വലം കൈകൊടുത്തുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അയക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് കൂട്ടായ്മയുടെ വലം കൈ നൽകുന്നു. നിന്റെ ആത്മാവ് അവനോടൊപ്പം പോയി അവനെ നയിക്കുകയും അവനെ നിർദ്ദേശിക്കുകയും ചെയ്യട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് സഹോദരൻ ആന്റണി. നിങ്ങൾ അനേകർ സഹോദരൻ ആന്റണി അറിയും. അദ്ദേഹം ഇവിടെ നമ്മോടൊപ്പമായിട്ട് വളരെ കാലമായിരിക്കുന്നു. സ്വയം ഞാൻ തന്നെ അവനൊരു ദൈവദാസനാണെന്ന് അറിയുന്നു. അവൻ സമർപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്കറിയാം. ആധികാരികമായി ഇതുവരെയും അവന്റെ മേൽ കൈകളെ വെച്ചിട്ടില്ല. ഇത് വരുന്നു എന്നവൻ അറിഞ്ഞിരുന്നില്ല. സ്നേഹിതരെ, കാണുന്നു, ആർക്കും എന്നതുപോലെ ഇപ്പോഴാണ് ആ ശരിയായ സമയം. ആയതിനാൽ കൂട്ടായ്മയുടെ വലം കൈ അവന് കൊടുക്കുന്നതിനായി സഹോദരൻ ആന്റണിയുടെ മേൽ ഞങ്ങൾ കൈകളെ വയ്ക്കാൻ പോവുകയാണ്. നിയോഗിക്കേണ്ടത് ദൈവമാണ്. ഇത് ഞങ്ങൾ ഈ സഹോദരൻ സ്നേഹിക്കുന്നു എന്നും അവൻ സന്ദേശത്തിൽ ഞങ്ങൾ ഒരുവനാണ് എന്നും നിങ്ങളും അറിയാനായിട്ടാണ്. അവന് ദൈവത്തിന് അനുഗ്രഹങ്ങൾ ലഭിക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾ അവനായി ചോദിക്കുന്നതും. സഹോദരന്റെ മേൽ ഞങ്ങൾ കൈകൾ വയ്ക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നിന്റെ ഈ ചെറിയ എളിയേറ്റിൽക്കാരൻ ദാസനെ കർത്താവേ, കൂട്ടായ്മയുടെ വലം കൈ ആധികാരികമായി വലിച്ചു നീട്ടി തന്റെ മേൽ കൈകളെ വയ്ക്കാനായി ഇന്ന് രാത്രിയിൽ സഭയിൽ നിന്ന് വന്നിരിക്കുന്നു. നീ അവനെ വിളിച്ചിരിക്കുന്ന ഈ ഭൂമിയുടെ പൊത്തിലേക്ക് പോകാൻ നിന്റെ മഹത്തായ ശക്തി ഈ ചെറുപ്പക്കാരനായ ബാലന് മേൽ അയക്കണമേ കർത്താവേ. അവൻ പോകാനിടയായിട്ട് ആ ജനങ്ങളെ പാപത്തിനും രോഗത്തിനൊന്നും വിടുവിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിലുടനീളം നിന്നെ സേവിപ്പാനിടയാകട്ടെ കർത്താവെ. നീ അവനെ നയിച്ചാലും അവന് വഴികാട്ടിയാലും യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അവനയക്കുമ്പോൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ അവനോടൊപ്പം പോകാനിടയാകട്ടെ. ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹാ, ഓ, എനിക്കറിയില്ല. ഒരു മിനിറ്റ് 50 സെന്റ്സ് എന്ന നിരക്കൽ നമ്മെ ഒരു ടെലിഫോണുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇനിയും ആരെങ്കിലും ആഗ്രഹിക്കുന്നവരായിട്ട് ഇവിടെ കയറി വന്ന് നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പേരുകൾ വിളിച്ചു പറയൂ. സഹോദര, നേരെ ഉച്ചഭാഷയുടെ അടുത്ത് ഇവിടെ വരൂ. അവരോടൊന്ന് പറയൂ, ഇവരാണോ അവർ എന്റെ സഹോദരന്മാരെ, പുരുഷന്മാരെ. ഈ സന്ദേശം ദൈവജനത്തൊന്നും സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളത് പൂർണ്ണഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു? ശരി, നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ മേൽ കൈകളെ വെച്ചാൽ ഞങ്ങളോടൊപ്പമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളാൽ നിങ്ങളെ സഹായിക്കാനാകുന്ന സകലത്താലും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയും. അതിനാൽ എനിക്കും കൂടെ അവരുടെ മേൽ കൈകളെ വെക്കേണ്ടതിന് സഹോദരന്മാരെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ മുകളിൽ കയറി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവരുടെ മേൽ കൈകളെ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രിയ ദൈവമേ, ഇവിടെ ഒരു കൂട്ടം പുരുഷന്മാരുണ്ട്. ദൈവപുത്രനായ യേശു കൃഷ്ണനാമത്തിൽ ഞാൻ അവരുടെ ഓരോരുത്തരുടെ മേൽ എന്റെ കൈകളെ വയ്ക്കുന്നു. നീ അവരെ ദൈവവേലക്കാരായി വിളിച്ചിരിക്കുന്നു. കർത്താവേ, ജീവിതത്തിലുടനീളം അവരത് പ്രസംഗിക്കാനിടയാകട്ടെ. മാത്രമല്ല ഓരോ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാനിടയാകട്ടെ. ഞങ്ങൾ അവർക്ക് കൂട്ടായ്മയുടെ വലം കൈ കൊടുത്തുകൊണ്ട് കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ അവരോടൊപ്പമായിരിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവരിലയക്കുന്നു. അവരോടൊപ്പം പോകാനായി നീ വിളിച്ചിരിക്കുന്ന ഭൂമിയുടെ ഓരോ പോത്തിലേക്കും അത് അവരോടൊപ്പം പോകാനിടയാകട്ടെ. നീ അവരെ വിളിച്ചിരിക്കുന്ന അടിമത്വത്തിന് കീഴിൽ അവർ നിന്നെ സേവിക്കാനും വേല ചെയ്യുവാനുള്ളവരട്ടെ. അവർ ധൈര്യശാലികളും ദൈവത്തിന് യഥാർത്ഥ ദാസന്മാരുമായി തീരട്ടെ. ഇതനുവദിക്കണം കർത്താവേ. ഇത് ഞങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. ഓരോ സഹോദരനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരൻ ഹ്യൂംസ്. കർത്താവ് നിങ്ങളോട് ഓരോരുത്തരും കൂടെ ആയിരിക്കട്ടെ. ബന്ധിക്കുന്ന ബന്ധനം അനുഗ്രഹീതമായത് നമ്മുടെ സ്നേഹം ക്രിസ്തീയ സ്നേഹത്താൽ. സമാന ഗുണമുള്ള മനസ്സിന്റെ കൂട്ടായ്മ അത് മുകളിലെത്തേതുപോലുള്ളത്. അവൻ അത്ഭുതവാനല്ലേ? ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ ഇന്ന് രാത്രിയിൽ എത്ര ദൈവവേലക്കാരാണ് അവരുടെ മേൽ കൈകളെ വെപ്പിച്ചത്. നമ്മൾ ടെലിഫോണുമായി ബന്ധപ്പെടുത്തിയിരുന്നു എന്നെനിക്ക് അറിയില്ലായിരുന്നു. അവിടെ പുറമേയുള്ള ജനങ്ങൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ, എനിക്കത് അറിയില്ലായിരുന്നു. കാണുന്നോ, ഇന്ന് രാത്രിയിലെ ഈ ചെറിയ സന്ദേശം അവർ ടെലിഫോണുകളെ പ്രക്ഷേപണം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ നാം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് നൽകാനായി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി എന്ന് അനുഭവപ്പെടുന്ന ഈ സന്ദേശത്തിലേക്ക് നാം നേരെ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കടക്കുന്നതാണ്. വചനത്തിനായി നാം പിന്നിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു നിമിഷം ഇത് വിളിച്ചറിയിക്കട്ടെ. നമുക്ക് സംഖ്യാപുസ്തകം 22:31 തിരിക്കാം. ഒരു പ്രസംഗധാരാവാക്യത്തിനായി സംഖ്യാപുസ്തകം 22:31 എടുക്കാം. നിങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വായിക്കുകയോ അതിനെ അടയാളപ്പെടുത്തുകയോ ചെയ്യുക. ഞാൻ നിങ്ങളെ വീണ്ടും കാണുമ്പോഴും നിങ്ങളെല്ലാവരും എനിക്കായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഈ വേനൽക്കാലത്ത് എപ്പോഴെങ്കിലും ആകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പുറം രാജ്യങ്ങളിലേക്ക് കടക്കാനാകില്ല, ഞാൻ തിരികെ വരുന്നതാണ്. എന്നാൽ നാം ഇപ്പോൾ അത് വിശ്വസിക്കുന്നു. ഇതെല്ലാം ചുറ്റുമായി പ്രവർത്തിക്കുന്നത് എങ്ങനെ? അത് പരിശുദ്ധാത്മാവ് സ്വയം നമ്മെ അയക്കാനായി തെരഞ്ഞെടുത്തിടത്തേക്ക് അവൻ നമ്മെ അയക്കും എന്നുള്ളതാണ്. ആ വിധത്തിലാണത് ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നതും. കർത്താവ് അനുഗ്രഹീതൻ. പിതാവേ, ഞങ്ങൾ നിന്റെ വചനം വായിക്കാൻ തുടങ്ങുന്നു. നീ അതനുഗ്രഹിച്ച് ഞങ്ങളുടെ ഗ്രഹണശക്തിയെ അഭിഷേകം ചെയ്യാനായി യേശു ക്രൈസ്തവന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ. സംഖ്യാപുസ്തകം 22:31.
And the Lord opened the eyes of Balaam, and he saw the angel of the Lord standing in the way.
അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇപ്പോൾ ഇത് വായിച്ചതിൽ നിന്നും അതിനെ ചുറ്റിപ്പറ്റി ഒരു സന്ദർഭത്തിനായി ഞാനൊരു തലക്കെട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ വചനത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും അവന്റെ മനസ്സുമാറ്റുമോ? ഇത് തികച്ചും ഒരു തലക്കെട്ടാണ്. ഇതൊരു മഹത്തായ സത്യമായി നാം തികച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണം എന്ന് എപ്പോഴെങ്കിലും പറയുമോ? അവനത് പറഞ്ഞതിനു ശേഷം ദൈവം തന്റെ വാക്ക് തിരിച്ചെടുക്കുമോ? ഇപ്പോൾ ഇവിടെയുള്ള ഈ പ്രസ്താവനയിൽ ഞാൻ ഈ പ്രസ്താവന തിരഞ്ഞെടുത്തതിന്റെ കാരണം അത് ബൈബിളിലെ പ്രസ്താവനകളിൽ ഒന്നായിരുന്നിട്ട് വായനക്കാരൻ കാണാനായി ശ്രമിക്കുകയോ അതോ ദൈവം തന്നെ മനസ്സ് മാറ്റുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നതിലോ ആകുന്നു. എന്റെ ഏറ്റവും നല്ല അറിവിൽ ബൈബിളിൽ എവിടെ നിന്നും ഈ ഭാഗം അവൻ തന്റെ മനസ്സ് മാറ്റിയതുപോലെ തോന്നിപ്പിക്കുന്നു. കാരണം അവൻ ബിലയാമനോട് ഒരു കാര്യം പറയുകയും പിന്നെ അവനോട് മറ്റൊന്ന് പറയുന്നതുമാണ്. മാത്രമല്ല, ഇപ്പോൾ അനേകർ ബിലയാമനെ വെറുമൊരു ഓ ഒരു ഭാവി പറച്ചിലുകാരൻ എന്നും മറ്റും പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ ബിലയാം ഒരു ഭാവി പറച്ചിലുകാരനായിരുന്നില്ല, അവൻ കർത്താവിന്റെ ഒരു പ്രവാചകനായിരുന്നു. ഇപ്പോൾ ആദ്യം നമുക്ക് സന്ദേശത്തിന്റെ സംക്ഷേപത്തെ ഒന്നെടുത്തു നോക്കാം. ഇസ്രായേൽ മിസ്രായീമിൽ നിന്നും പുറപ്പെട്ടു വന്ന് അവരുടെ യാത്രയിലായി പാലസ്തീനിലേക്ക് പോവുകയായിരുന്നു. കർത്താവ് അവരോടുകൂടി ഉണ്ടായിരുന്നു. അവർ ഇസ്രായേലിന്റെ മുന്നിൽ എഴുന്നേറ്റ ഓരോ ശത്രുവിനെയും വഴിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കാരണം അവർ അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നിടത്തോളം അവരുടെ മുന്നിൽ കണന്തലുകളെ അയച്ച് ശത്രുവിനെ അവരുടെ മുന്നൊന്നും ഓടിച്ചു കളയുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. ആ ജോലി അത്ര വലുതൊന്നുമായിരുന്നില്ല. അന്നത്തെ മല്ലന്മാരായിരുന്ന അമാലേക്കർ പോലും ഇസ്രായേലിന് മുന്നിൽ ഒന്നുമായിരുന്നില്ല. അവർ കാഴ്ചയിൽ ചെറിയ മനുഷ്യരായിരുന്നിട്ടും കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതിന്മേൽ അവർ നടന്നിരുന്നു. അതുകൊണ്ട് എതിർപ്പ് എന്തായിരുന്നാലും കാര്യമില്ല. ഇസ്രായേലിനുള്ള അവന്റെ വചനങ്ങൾ തോൽവിയടയാതെ ദൈവം ഇപ്പോഴും നോക്കിയിരുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ഒരു മാതൃകയാണ് പുതിയ നിയമത്തിലെ മണവാട്ടി. ലോകത്തു നിന്നും പുറപ്പെട്ടു വന്ന് കനാന്റെ പാതയിലൂടെ, അഥവാ നാം പോകാനിരിക്കുന്ന കനാനിലേക്ക്, ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഇപ്പോൾ മോവാബ് ഇവിടെ സഭയ്ക്കൊരു മാതൃകയായി നാം കാണുന്നു. മോവാബ് അല്പം മുമ്പ് അവർ ചില രാജാക്കന്മാരെ കൊല്ലുകയും ശത്രുവിനെ തുരത്തുകയും ചെയ്തിട്ട് സകലത്തെയും കൊന്നൊടുക്കി ദേശം പിടിച്ചടക്കിക്കൊണ്ട് മോവാബിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ മോവാബ് ഒരർത്ഥത്തിലും ഒരു വിഗ്രഹ ആരാധിയായ ദേശമായിരുന്നില്ല. ഇസ്രായേൽ സേവിച്ചു വന്ന അതേ ദൈവത്തെ തന്നെ മോവാബ്യരും സേവിച്ചിരുന്നു. മോവാബ് ദേശം ആരംഭിച്ചത് ലോത്തിന് തന്റെ സ്വന്തം പുത്രിയിൽ നിന്നും ജനിച്ച മകനിൽ നിന്നുമായിരുന്നു. മാത്രമല്ല, അവൻ ഈ രാജ്യത്തിന്റെ സ്ഥാപകനായിരിക്കെ അവന്റെ പ്രസിദ്ധിക്കും മറ്റും അതിനെ ക്രമപ്പെടുത്തിയിട്ട് അതിൽ നിന്നും ഒരു വലിയ ദേശത്തെ ഉരുവാക്കിയിരുന്നു. അവർ പെറ്റുപെരുകി വളരെ വലുതായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ലോത്തിന്റെ അല്ല, അബ്രഹാമിന്റെ സന്തതിയായിരുന്നു. ഇസ്രായേൽ ഇസഹാക്കിൽ, യാക്കോബിൽ നിന്നും വന്നു. യാക്കോബിൽ നിന്നും ഇസ്രായേലിന്റെ ആ 12 ഗോത്രങ്ങളും പുറപ്പെട്ടു വന്നു. അതിനെ പിന്നീട് ഇസ്രായേൽ എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം അവൻ ദൈവത്തോട് മല്ലിട്ടിരുന്നു. ഇവിടെ മോവാബ്. ഇപ്പോൾ ഇതിൽ ടെലിഫോണിലായിരിക്കുന്ന നിങ്ങൾ, ഞാനിത് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു വിമർശകൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം, ഞാൻ തികച്ചും ആ സന്ദേശത്തോട് വിശ്വസ്തനായിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു കാപട്യക്കാരനാകും. കാണുന്നോ, ഞാൻ എന്തു പറയാനായി അയക്കപ്പെട്ടിരിക്കുന്നോ അതിൽ കൂടുതലായി ഒന്നും എനിക്ക് പറയാനാകില്ല. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു സംഘടനാ സഭകളാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതവസാനം മൃഗത്തിന്റെ മുതലിൽ ഒത്തുചേരുമെന്ന് ഞാൻ എന്റെ മുഴുവൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നു. അതെനിക്ക് ദൈവത്തിന്റെ സഹായത്താൽ ബൈബിളിൽ നിന്നും തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് മുന്നമേ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് സഭകളുടെ സമിതിയിലേക്ക്, മൃഗത്തിന്റെ മുദ്രയിലേക്ക് അടക്കും. കാരണം ദൈവം ഒരിക്കലും ഒരു സമയത്തും ഓരോ സംഘടനയെയും സംഘടിത സഭയെയും ഒരിക്കലും നിയോഗിച്ചിട്ടില്ല. അവനതൊരിക്കലും ചെയ്തിട്ടില്ല. മനുഷ്യൻ ഒരു സംഘടന ഉണ്ടാക്കുന്ന ഓരോ സമയത്തും ദൈവത്തിന്റെ ആത്മാവ് അതിനെ വിട്ടുപോകുന്നു, വീണ്ടും തിരികെ വരുന്നതുമില്ല. ഏതൊരു ചരിത്രകാരനോടും ചോദിക്കുകയോ, അതല്ല നിങ്ങളൊരു വായനക്കാരനാണെങ്കിൽ സ്വയം വായിച്ചു നോക്കുക, ഒരിക്കലുമില്ല. അവർ സംഘടനയായി തീർന്നപ്പോൾ ദൈവം അതിനെ അലമാരയിൽ വെച്ച് അവിടേക്കാണ് അത് പോയത്. അത് അപ്പോൾ മുതൽ അവിടെ ഇരിക്കുന്നു. അവർ എണ്ണത്തിൽ കൂടുതലായി തീർന്നു, എന്നാൽ ഒരിക്കലും ആത്മാവിൽ ഉണർവുണ്ടായില്ല. ഒരിക്കലും പിന്നൊരിക്കലും. മോവാബ് ഇവിടെ അതിന്റെ ഒരു മാതൃകയായിരുന്നു. കാരണം അവർ ഒരു സംഘടിത രാജ്യമായിരുന്നു. അവരുടെ ഭാഗ്യസഭയിലായിരിക്കുന്നത് പോലെ അവരുടെ സ്വന്തം ദേശത്തായിരുന്നു. അവർക്ക് അവരുടേതായ മതമുണ്ടായിരുന്നു. ഇസ്രായേൽ ഉണ്ടായിരുന്ന അതേ മതം തന്നെയായിരുന്നു അവരുടേതും. അവർ മോവാബ്യരായി യഹോവ ദൈവത്തെ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവർ സംഘടിതരായി തീർന്ന ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. ഇപ്പോൾ അവർ പ്രാകൃത സഭയെ പ്രതിനിധീകരിക്കുന്നത് പോലെ ഇസ്രായേൽ അതിന്റെ യാത്രയിൽ ആത്മീയ സഭയെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഒരു സംഘടിത രാഷ്ട്രമായിരുന്നില്ല. അവർ ദൈവത്തെ പിൻപറ്റിയിരുന്നിടത്തോളം അവർ സ്വതന്ത്രരായിരുന്നു. പരദേശികളായി പോകാനൊരിടമില്ലാതെ അവർ കടന്നു വന്നു. അഗ്നിസ്തംഭം പോയിരുന്നിടത്തേക്ക് അവർ അതിനോടൊപ്പം പോയിരുന്നു. അവർ ഒരു സംഘടിത ദേശമായിരുന്നില്ല. അവർക്ക് അവരുടെ ഇടയിൽ ഒരു സജീവ വസ്തു ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ കൽപ്പനയുടെ കീഴിൽ അത് അവർക്ക് പരിച്ഛേദന നൽകിയിരുന്നു. എന്നാൽ ഈ സമയം വരെയും ഒരു സംഘടിത രാജ്യമായിരുന്നില്ല. അവസാനം അവരൊരു സംഘടിത രാഷ്ട്രമായി തീർന്നപ്പോൾ അവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയിട്ട് അവരുടെ മശിഹായെ തള്ളിക്കളഞ്ഞത്. ഇപ്പോൾ നാം ഇവിടെ കണ്ടത് എല്ലായ്പ്പോഴും ഈ പ്രാകൃതമായതും ആത്മീയമായതും സഭകളുടെ ആത്മാവും സംഘടനകളുടെയും സന്ധിക്കുമ്പോൾ അവിടെ എപ്പോഴും ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്നു. അത് അങ്ങനെയല്ലാതെ ഒരിക്കലും ആയിരുന്നിട്ടില്ല. അതെപ്പോഴും ഏറ്റുമുട്ടലുകളാകുന്നു. കാരണം അവിടെ ഒരു അസൂയയുള്ളതായി നാം കണ്ടു. അവിടെ ഈ അസൂയ അത് ജഡീക അനുകരണങ്ങൾക്കും ആൾ മറട്ടങ്ങൾക്കും കാരണമാക്കുന്നു. അത് അന്ന് ആയിരുന്നതുപോലെ തന്നെ ഇന്നും ആയിരിക്കുന്നതായി നാം കാണുന്നു. ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് ചെയ്തിരിക്കുന്നതുപോലെ തന്നെ എല്ലാവരും പകർത്താൻ ശ്രമിക്കുന്നു. നോക്കൂ, അതൊരു മത്സരത്തിനിട വരുത്തി അത് ജഡീക അനുകരണങ്ങൾക്ക് കാരണമാക്കുന്നു. പിന്നെ അവർക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ, മറ്റേ വശത്ത് ആത്മീയ ഫലങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരതിനെ ഒരു രാഷ്ട്രീയ ശക്തിയാൽ എടുക്കുകയോ അതല്ല അതിനു പകരമായി ജനങ്ങളുടെ മനസ്സിനെ തകിടം മറിക്കാൻ അവരുടെ പിന്നിൽ ശിഷ്യന്മാരെ കൂട്ടുന്നതിന് മറ്റെന്തെങ്കിലും എടുക്കുന്നു. അതുതന്നെയാണ് ആരംഭം മുതൽ കയീനും ഹാബേലും രണ്ട് ആൺകുട്ടികളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു മുതൽ കൃത്യമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കയീനെക്കാളും ഹാബേൽ ഉത്തമമായ ഒരു യാഗം കഴിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവന്റെ ബലിയെ സ്വീകരിച്ചുകൊണ്ട് ഹാബേലിനെ സമർപ്പിച്ചു. അത് കയീന് അസൂയ ഉളവാക്കി. കാരണം അവൻ തന്റെ സഹോദരനോട് സ്പർദ്ധയുള്ളവനായിരുന്നിട്ട് അവന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. ആത്മീയനും ജഡീകനുമായി അത് ആരംഭത്തിൽ തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴും കയീനും ഹാബേലും ഒരേ ദൈവത്തെ ആരാധിച്ചിരുന്നു. അവർ രണ്ടാളും ഒരേ തരത്തിലെ അൽത്താരകൾ പണിതിരുന്നു. ഒരേ അൽത്താരയിൽ ഒരേ സഭയിൽ അവർ രണ്ടാളും ഒരേ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ കയീൻ ജഡീകമായ യുക്തിചിന്തയാൽ പ്രായശ്ചിത്തത്തിന്റെ ഉത്തരമായി ദൈവം ചിന്തിക്കുന്നത് ഇത് തന്നെയെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ദേശത്തുള്ള ഫലങ്ങളെ കൊണ്ടുവന്ന് ഒരു ബലിയായി അൽത്താരയിൽ വെച്ചു. ആദാമും ഹവ്വയും ആപ്പിളുകൾ തിന്നതിനാലാണ് പാപമുണ്ടായത് എന്ന് ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ അങ്ങനെ അവൻ അതിനെ അകത്തുകൊണ്ടുവന്നു. മാത്രമല്ല, എന്തായാലും അവർ അതിനെ ഇപ്പോൾ ഒരു മാതളപ്പഴമോ മറ്റൊന്തോ ആക്കിയിരിക്കുന്നു. അത് മറ്റൊന്തോ ആണെന്ന് വളരെ മുമ്പല്ലാതെ അവരിൽ ചിലർ പറഞ്ഞു. എന്നാൽ ഹാബേലിന് ശരിയായ ബലി ഉണ്ടായിരുന്നു. അത് ചെയ്തത് രക്തമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ ഒരു ആടിനെ കൊണ്ടുവന്നു. ഇപ്പോൾ ഹാബേൽ വിശ്വാസത്താൽ മറ്റൊരു വിധത്തിലുമല്ല വെളിപ്പാടിനാൽ അവന്റേത് ദൈവം സ്വീകരിച്ചു. അന്ന് ബൈബിൾ എഴുതപ്പെട്ടിരുന്നില്ല. അതിനാൽ നിങ്ങൾ നോക്കൂ, ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട സത്യം നീതിമാന്റെ ആരംഭമായിരുന്നിട്ട് ജീവനുള്ള ദൈവത്തിന്റെ മുഴുവൻ സഭയും അതിന്മേൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം യേശു മലയിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനായി എന്നെ ആരെന്ന് പറയുന്നു? നീ മോശയെന്ന് ഒരുവൻ പറയുന്നു, മറ്റു ചിലർ നീ ഏലിയാവെന്നും യിരെമ്യാവെന്നും പ്രവാചകന്മാർ ഒരുവെന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ദൈവത്താൽ പ്രചോദിക്കപ്പെട്ട് ആത്മാവിൽ ഉദ്ദീപിക്കപ്പെട്ട് അതിഗംഭീരമായ ആ പ്രസ്താവന നടത്തി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആ പ്രസ്താവനയെ ശ്രദ്ധിക്കുക, യോനായുടെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, ഇത് എന്റെ സ്വർഗീയ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ശീമോനാകുന്നു ഈ പാറമേൽ. എന്തു പാറ? ഇപ്പോൾ കത്തോലിക്കക്കാർ പറയുന്നത് പത്രോസിൽ ആ പാറ ചെറിയ കല്ലിന്മേൽ, പ്രൊട്ടസ്റ്റന്റുകൾ പറയുന്നത് പാറയായ ക്രിസ്തുവിന്മേൽ. വ്യത്യസ്തനാകാൻ വേണ്ടിയല്ല, എന്നാൽ അത് അവൻ ആരായിരുന്നു എന്ന് പത്രോസിനുണ്ടായ വെളിപ്പാടിന്മേലായിരുന്നു. എന്റെ പിതാവ് ആകർഷിച്ചതല്ലാതെ, യേശു പറഞ്ഞു, ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല, പിതാവ് ആകർഷിച്ചൊക്കെയും എന്റെ അടുക്കൽ വരും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യോനായുടെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നരകത്തിന്റെ പടിവാതിലുകൾ അതിനെതിരെ ജയിക്കയില്ല. ദൈവവചനം ആത്മീയമായി വെളിപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ഹാബേൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഉത്തമമായ ഒരു യാഗം കഴിച്ചു. ജഡീക വിശ്വാസി വിചാരിച്ചത് അവന്റെ സ്വന്തം കൈയാലുള്ള പ്രവൃത്തികളെന്നാണ്. അത് അവന്റെ ഫലങ്ങളായി അവൻ കൊണ്ടുവന്നു. സമർപ്പിച്ചതിനെ ദൈവം സ്വീകരിക്കുമെന്നാണ്. അതൊരു സംഘടനത്തിന് കാരണമാക്കി. അബ്രഹാമിനും ലോത്തിനും ഏറ്റുമുട്ടേണ്ടി വന്നു എന്ന് നമുക്കറിയാം. മോശയ്ക്കും നാഥാനും കോരഹിനും അതേ ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. മോശ കർത്താവിന്റെ വചനത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. ആ മണിക്കൂറിലേക്ക് അവരുടെ നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന് സമർത്ഥിച്ച് കാണിച്ചിരിക്കുകയും അബ്രഹാം ഇവയെല്ലാം വാഗ്ദത്തം ചെയ്തിട്ട് എന്തായിരിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നതുപോലെ തന്നെ മോശ ഇവിടെ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കോരഹ് ജഡീകനായിരുന്നിട്ട് അവരുടെ ഇടയിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ആഗ്രഹിച്ചു. അവൻ ഒരു പുരുഷന്മാരുടെ കൂട്ടരെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള ഒരു കൂട്ടത്തോട് ദൈവം ഇടപെടുന്നില്ല. അത് അവിടെ ആ തെരുവെടുത്ത് തന്നെ കാണിച്ചിരുന്നു. ഇന്നത്തെ യാത്രയുടെ ഒരു മാതൃകയായിട്ട് സംഘടന ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതല്ല. കാരണം കോരഹ് അത് ചെയ്ത ഉടൻ തന്നെ അവൻ മോശയോട് പറഞ്ഞു, നീ നിന്നെ തന്നെ വലിയവനാക്കുന്നു. മറ്റു വാക്കുകളിൽ മുഴുവൻ സഭയും വിശുദ്ധരാകുന്നു. എന്താ, നീ മാത്രമാണ് ഒരേ ഒരു വിശുദ്ധൻ എന്ന് നീ പറയുന്നു? അങ്ങനെ ഒന്നും ചെയ്യാനുള്ള അവകാശം നിനക്കില്ല. നീ നിന്നെ തന്നെ ഏതോ വലിയവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്. ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. മോശ തന്റെ തല തിരിച്ചുകൊണ്ട് നടന്നാകുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനെന്തു ചെയ്യണം? ദൈവം പറഞ്ഞു, നിന്നെ അവനിൽ നിന്ന് വേർപെടുത്തുക, എനിക്കത് മതിയായിരിക്കുന്നു. ഭൂമി അവനെ വിഴുങ്ങിക്കളഞ്ഞു. നോക്കൂ, അവിടെ ഒരു സംഘടനമുണ്ടായിരുന്നു. ജഡീകനും ആത്മീയനും സന്ധിക്കുമ്പോൾ എപ്പോഴും ഒരു സംഘടനമുണ്ടാകുന്നു. യൂദായും യേശുവും സന്ധിച്ചപ്പോൾ അവിടെ ഒരു സംഘടനമുണ്ടായി. ഒരുവൻ ദൈവപുത്രനും മറ്റവൻ സാത്താന്റെ പുത്രനും. ഹാബേലിനെയും കയീനെയും പോലെ അവർ സന്ധിച്ചപ്പോൾ അവിടെ ഒരു സംഘടനമുണ്ടായിരുന്നു. അവരിൽ ഒരുവൻ സഭയിലെ പണം സൂക്ഷിപ്പുകാരൻ, മറ്റേവൻ പാസ്റ്റർ. ഇപ്പോഴത്തെ പോലെ നാം ഈ ദിവസത്ത് അതേ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വന്നിരിക്കുന്നു. ജഡീക സംഘടനകൾ ക്രിസ്തുവിന്റെ ആത്മീയ മണവാട്ടികളുടെ അടുത്തേക്ക്, ക്രിസ്തുവിന്റെ ആത്മീയ മണവാട്ടി ജഡീക സംഘടനകളിൽ നിന്നും അവരെ ഒരുവിധത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വളരെ വ്യത്യസ്തരായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, പ്രാകൃതമായത് ആത്മീയമായതിനെ എപ്പോഴും മാതൃകയാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യാക്കോബിനെയും ഏശാവിനെയും പോലെ അത് പ്രാവർത്തികമാകില്ല, അത് പ്രവർത്തിക്കില്ല. ഇപ്പോൾ അത് നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്നിടത്തേക്ക് വരുമ്പോൾ മനുഷ്യദൃഷ്ടിയിൽ ഏശാവ് യാക്കോബിനേക്കാൾ വളരെ നല്ലവനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ തന്റെ അപ്പനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. അവൻ അന്ധനായ ഒരു പ്രവാചകനായിരുന്നു. അവനെ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതെല്ലാം വെറും ജഡീകമായ പ്രവൃത്തികളാണെന്ന് ഏശാവിന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാൽ അവൻ കടന്നുകൂടുമെന്ന് അവൻ കരുതി. ആർക്കെങ്കിലും വേണ്ടി നല്ലതെന്തെങ്കിലും ചെയ്യുക, അതെല്ലാം ശരിയായിരുന്നു. എന്നാൽ യാക്കോബിന്റെ മുഴുവൻ പ്രാണനും ആ ജന്മാവകാശത്തെ കൈവശമാക്കുക എന്നതായിരുന്നു. അതാണ് അവനിൽ ആത്മീയമായതുണ്ടെന്ന് ദൈവം അംഗീകരിച്ചിരുന്നത്. ശ്രദ്ധിക്കൂ, അത് എപ്പോഴും ആത്മീയനെ വറുക്കാൻ ജഡീകനിടയാക്കിയിരുന്നു. അത് കയീനെ കൊണ്ട് ഹാബേലിനെ വറുപ്പിച്ചു, അത് കോരഹിനെ കൊണ്ട് മോശയെ വറുപ്പിച്ചു, അത് യൂദായെ കൊണ്ട് യേശുവിനെ വറുപ്പിച്ചു. അങ്ങനെ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആത്മീയനെ വെറുപ്പിക്കാൻ ജഡീകന് കാരണമാക്കി. ആരംഭത്തിൽ ഹാബേലിനെ കയീൻ വെറുത്തതുപോലെയാണ്. ഒരുവന്റെ ബലി ദൈവം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അവരുടെ സ്വാധീനത്തെ പോലും അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ സകലതും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം അത് അസൂയല്ലാതെ മറ്റൊന്നുമല്ല. അത് കയീനിൽ ആരംഭിച്ചിട്ട് അത് അസൂയ ആയിരുന്നെന്ന് തെളിയിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോഴും അതേ കാര്യം തന്നെയായി. എന്നും പ്രാകൃതമായതും ജഡീകനും ആത്മീയനും ഒരുമിച്ച് സന്ധിക്കുമ്പോഴുണ്ടാകുന്നു. അത് സാത്താനാണെന്ന് അത് തെളിയിക്കുന്നു. മറ്റൊരു വഴിയുമില്ല. കാരണം അസൂയ സാത്താൻ എന്ന് വരുന്നു. അത് കഴിയുമ്പോൾ അത് സത്യത്തെ കപടമായി അനുകരിക്കുന്നതിലേക്ക് വരുന്നു. അവർ അത് ചെയ്യാനായി നിയോഗിക്കപ്പെടാതെ ഇല്ലാതിരിക്കുന്ന ഒന്നിനെ ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അങ്ങനെയുള്ള എത്രയെണ്ണം നാം ഈ അവസാന ദിവസം കണ്ടിരിക്കുന്നു. ഓ എന്റെ, അതിന്റെ എത്രയെണ്ണം അങ്ങനെ ദൈവം ചെയ്യുന്നത് നാം കാണാതെ. കാരണം അവന്റെ മൂലവചനത്തിനൊന്നും അവനൊരിക്കലും അവന്റെ മനസ്സ് മാറ്റുന്നില്ല. എന്നാൽ അവൻ വിളിച്ചവരെ അവരെയാണ് അവൻ നിയോഗിക്കുന്നത്. ആ സ്ഥാനം മറ്റാർക്കും എടുക്കാനാവില്ല. മോശയുടെ സ്ഥാനത്തെ എടുക്കാൻ മറ്റാർക്കും കഴിയില്ലായിരുന്നു. എത്രയേറെ കോരഹമാർ എഴുന്നേറ്റാലും എത്രമാത്രം നാഥാന്മാർ വന്നാലും വീണ്ടും വിചാരം കൂടാതെ അതിനായി ദൈവം വിളിച്ചിരുന്നത് മോശയായിരുന്നു. എന്നാൽ ജനങ്ങൾ അവന്റെ പൂർണ്ണ ഇഷ്ടപ്രകാരം നടക്കാതിരുന്നാൽ അവനൊരു അനുവദനീയമായ ഇഷ്ടവും കൂടെയുണ്ട്. അവൻ നിങ്ങളെ അതിൽ നടക്കാൻ അനുവദിക്കും. ശ്രദ്ധിക്കൂ, അവൻ അതിനനുവദിക്കുന്നു. ശരിയാണ്, അവൻ അതിനെ അവന്റെ മഹത്വത്തിനായി, അവന്റെ തികവുറ്റ ഇഷ്ടത്തിനായി ഉളവാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാതെ ആരംഭത്തിലെന്ന പോലെ ലൈംഗിക ബന്ധത്തിലൂടെ ഭൂമിയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുക എന്നത് ദൈവത്തിന്റെ തികവുറ്റ ഇഷ്ടമായിരുന്നില്ല. ഇല്ല സർ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലെ പൂയിൽ നിന്നായിരുന്നു. അവനിലേക്ക് ജീവശ്വാസം മതി, അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു. അവൻ ആ മനുഷ്യനിൽ നിന്നും ഒരു സഹായിയെടുത്തു, അവന് വേണ്ടി ഒരു ഭാര്യ ഉണ്ടാക്കി. അതായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ തികവുറ്റ ഇഷ്ടം. എന്നാൽ പാപം കടന്നുവന്ന് അതിന്റെ ആ പ്രവൃത്തി ചെയ്തപ്പോൾ അവൻ മനുഷ്യന് നിയമപരമായി ഒരു ഭാര്യയെടുക്കാനും അവൾ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനും അനുവദിച്ചു. ഇനി മുതൽ നിങ്ങളത് ഈ വിധത്തിലാണ് ചെയ്യാൻ പോകുന്നെങ്കിൽ വർദ്ധിച്ചു പെരുകി ഭൂമിയിലൊക്കെയും നിറയുവിൻ. എന്നാൽ നിങ്ങൾ നോക്കൂ, അതവന്റെ തികവുറ്റ ഇഷ്ടമായിരുന്നില്ല. ആകയാൽ ആരംഭമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരവസാനവും ഉണ്ടായിരിക്കണം. സകല പാപവും ഒരു ഉന്മൂലത്തിലേക്ക് വരണം. സകല പാപത്തെയും നീക്കിക്കളയേണ്ടതുണ്ട്. ആകയാൽ മഹത്തായ ആയിരം ആണ്ട് വാഴ്ചയിൽ പുനരുത്ഥാനം വരുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരിൽ നിന്നും അപ്പന്മാരിൽ നിന്നും വീണ്ടും ജനിക്കേണ്ടി വരികയില്ല. ദൈവം ആരംഭത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെ അവൻ മനുഷ്യനെ ഭൂമിയിൽ പൊടിയിൽ നിന്ന് വിളിക്കും. അവന്റെ സഹായി അവനോടൊപ്പം ഉണ്ടായിരിക്കും. അത് ശരിയാണ്, ആ വിധത്തിലാണ് അവൻ ആരംഭത്തിൽ ചെയ്തിരുന്നത്. ആയതിനാൽ ഒന്നിനെ പറ്റിയും ദൈവം ഒരിക്കലും തന്റെ മനസ്സ് മാറ്റുന്നില്ല. അവൻ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നു. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതിലെ കടക്കാനായി ഒരു വലിയ വഴി ചുറ്റി വരേണ്ടതുണ്ട്. എന്നാൽ ഇത് നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാണുന്നു, ദൈവം നിങ്ങളെ എന്തെങ്കിലും ചെയ്യാനായി അനുവദിക്കുകയും അത് ചെയ്യുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴും അത് അവന്റെ തികവുറ്റ ഇഷ്ടമായിരിക്കണമെന്നില്ല. ഉറപ്പാട് 19 അധ്യായത്തിൽ ഒരു ന്യായപ്രമാണം എടുക്കാൻ ദൈവം ഇസ്രായേൽ അനുവദിച്ചു. കൃപ അവർക്ക് മുന്നമേ തന്നെ ഒരു പ്രവാചകനെയും അഗ്നിസമ്പത്തെയും ഒരു ബലിക്കുഞ്ഞാടിനെയും ഒരു വിടുവിക്കുന്ന ശക്തിയെയും കൊടുത്തിരുന്നു. എന്നാൽ അവരൊരു ന്യായപ്രമാണത്തിനായി നിലവിളിച്ചു. അത് ദൈവ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ അത് കുത്തിയിറക്കപ്പെട്ടു. കാരണം മനുഷ്യനത് ആവശ്യപ്പെട്ടു. അവൻ ആവശ്യപ്പെട്ട അതേ ന്യായപ്രമാണത്താൽ തന്നെ അവൻ ശ്രാപകസ്ഥനായി തീർന്നു. ഏറ്റവും നല്ലത് ദൈവേഷ്ടം എടുക്കുക എന്നതായിരുന്നു. അതാണ് അവൻ നമ്മെ പഠിപ്പിച്ചത്. നിന്റെ ഇഷ്ടം നിറവേറണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം നിറവേറണം. അവന്റെ ഇഷ്ടത്തിനും അവന്റെ വചനത്തിനും വേണ്ടി നാം നമ്മെ തികച്ചും സമർപ്പിക്കണം. അതിനെ ചോദ്യം ചെയ്യരുത്. അത് വിശ്വസിക്കുക. അതിനു ചുറ്റുമായി ഒരു വഴിയും കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. അതായിരിക്കുന്ന വിധത്തിൽ തന്നെ അതിനെടുക്കുക. അനേകർ അതിനു ചുറ്റിനും പോയിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ തന്നെ കാണുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കാണുന്നു. എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ അനുവദനീയമായ ഇഷ്ടത്താലാണ്, ദിവ്യമായ ഇഷ്ടത്താലല്ല. ഞാൻ പറഞ്ഞതുപോലെ അവൻ അതിനനുവദിക്കുന്നു. എന്നാൽ അവനില്ല, അവനത് അനുവദിച്ചിരിക്കുന്നത് അവന്റെ തികവുറ്റ ഇഷ്ടമായിട്ടല്ല. അത് അവന്റെ തികവുറ്റ ഇഷ്ടത്തെ മാനിക്കാനും അനുഗ്രഹിക്കാനുമായി അവൻ അത് ചെയ്യാൻ അനുവദിക്കുന്നു. ലൈംഗിക ബന്ധത്താൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് അവയിൽ ഒന്നിൽപ്പെട്ടതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മോവാബ് തുടക്കം മുതലേ ഒരു നിയമാനുസൃതമായ രാജ്യമായിരുന്നില്ല. അത് തുടങ്ങിയത് ഒരു വിശ്വാസിയായ പിതാവും ഒരു വിശ്വാസിയായ പുത്രിയിലൂടെയും ആയിരുന്നിട്ടും അത് നിയമാനുസൃതമായിരുന്നില്ല. അങ്ങനെ തന്നെ കൃത്യമായും നിങ്ങളതിനെ ഒരു ആത്മീയ മനസ്സുമായി മാതൃകയാക്കിയാൽ മറ്റെന്തിനെയും പോലെ തന്നെ അവിടെ ആ വിഭാഗ്യസഭ നിൽക്കുന്നത് നിങ്ങൾ കാണാനാകും. തീർച്ചയായും നോക്കൂ, ആ മുഴുവൻ കാര്യവും എല്ലാം കൂടി തെറ്റാണ്. മാത്രമല്ല നോക്കൂ, അതങ്ങനെ തുടങ്ങി കൊണ്ടുവരപ്പെട്ടപ്പോൾ അതിനൊരിക്കലും അതൊരു മഞ്ഞിന്റെ പന്ത് പോലെ അത് കൂടുതൽ കൂടുതലായി പിന്നെയും തുടർച്ചയായി ഉരുണ്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ആ തെറ്റിലേക്ക് കടന്നാൽ ആ ഒരു തെറ്റുമായി തുടങ്ങിയിട്ട് നിങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നിലേക്ക് തുടരെ ഉരുണ്ടുകൊണ്ടിരിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നായി പിന്നെയും മറ്റൊന്നായി തീരുന്നു. ആ വിധത്തിലാണ് സഭ ആരംഭിച്ചത്. ആ വിധത്തിലാണ് അത് റോമിലെ നിക്കായിൽ തുടങ്ങിയത്. റോമൻ കത്തോലിക്ക സഭ ആരംഭത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ അത് കടന്നു വന്നത് എവിടെ നിന്നായിരുന്നു? പെന്തക്കോസ്റ്റിൽ നിന്ന്. എന്നാൽ അവർ സഭയായി സംഘടനയായി തീർന്ന് പ്രസിദ്ധിയിലേക്ക് വന്നപ്പോൾ അവർ പ്രാർത്ഥനകൾ ഉണ്ടാക്കാൻ തുടങ്ങി. മുത്തുമണികളെ കൈവിരൽ കൊണ്ട് നീക്കിക്കൊണ്ട് മരിച്ചവർക്കായി പ്രാർത്ഥിക്കാനും മറ്റുള്ള ഈ കാര്യങ്ങളുമെല്ലാം തുടങ്ങി. അപ്പോൾ മുതൽ അത് ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്, അതെവിടേക്ക് പോയി എന്നിപ്പോൾ കാണാൻ കഴിയുന്നതുപോലെ മുമ്പോട്ട് പോയി. അതിലെവിടെയും പെന്തക്കോസ്റ്റിന്റെ ഒരു മാതൃകയും ഇല്ലാതായി തീർന്നു. കാണുന്നു, അത് ഒരു തെറ്റ് മറ്റൊന്നിനെടുത്ത് പിന്നെ മറ്റൊന്നിനെടുത്ത് അവിടെ ചെയ്യാനായി ഒരേ ഒരു കാര്യമേ ഉള്ളൂ, രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ വൃത്തിയാക്കിയിട്ട് ആരംഭത്തിലേക്ക് തിരികെ പോവുക. മാർട്ടിൻ ലൂതർ നീതീകരണമായി തുടങ്ങി. ലൂഥറൻ സഭ അത് കുറച്ചുകൂടെ മുന്നേറിയതായിരിക്കണം. കാണുന്നു, ലൂഥർ അവൻ സംഘടനയായപ്പോൾ അവന് വെസ്റ്റിലിയുടെ വിശദീകരണം എടുക്കാൻ കഴിഞ്ഞില്ല. അവൻ സംഘടനയായി കഴിഞ്ഞിരുന്നു. മനുഷ്യർ അതിനുവേണ്ടി നിലകൊണ്ടില്ല. അതുകൊണ്ട് ആത്മാവ് അതൊന്നും പുറത്തു വന്നു. ഇപ്പോൾ ഇവിടെ ലോത്തിന്റെ കൂട്ടർ, അതല്ല ലോത്തിന്റെ മകളുടെ കുഞ്ഞായിരുന്നു മോവാബ്. തുടക്കം മുതലേ നിയമാനുസൃതമല്ലാതിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മോവാബ് പ്രാകൃത സഭയെ പോലെ വിഭാഗീയ സഭയെ പ്രതിനിധീകരിക്കുന്നു. ഇസ്രായേൽ ആത്മീയ സഭയെ പ്രതിനിധീകരിക്കുന്നു. ഒരു യഥാർത്ഥ സഭയുണ്ടായിരുന്നിട്ട് ഇസ്രായേൽ ആ ദിവസത്തെ മണവാട്ടിയായി മിസ്രായീമിൽ നിന്നും പുറത്തു വിളിച്ച് സത്യമാണെന്ന് സമർത്ഥിച്ചു കാണിച്ചതായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടി വന്നപ്പോൾ ശ്രദ്ധിക്കൂ, അവർ രണ്ടാളും ഒരേ ബലികൾ തന്നെ അർപ്പിച്ചു. രണ്ടുപേരും ഏഴ് ബലിപീഠം പണിതായി കാണുന്നു. രണ്ടാളും ശുദ്ധിയുള്ള കാളയെ ബലിയർപ്പിച്ചു. അവർ ആട്ടുകൊറ്റനെയും ബലിയർപ്പിച്ചുകൊണ്ട് ഒരു മശിഹ വരുന്നു എന്ന് സാക്ഷീകരിക്കുകയും ചെയ്തിരുന്നു. അടിസ്ഥാനപരമായി അവർ രണ്ടുപേരും കൃത്യമായും ഒന്ന് തന്നെ. ഇസ്രായേൽ ഇവിടെ താഴ്വരയുടെ അടിവാരത്തും മോവാബ് മലയുടെ മേൽഭാഗത്തും. മോവാബിന് ഏഴ് ബലിപീഠങ്ങൾ, ഇസ്രായേലിനും ഏഴ് ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു. മോവാബിന് ഏഴ് കാളകൾ, ഇസ്രായേലിനും ഏഴ് കാളകൾ. മശിഹ വരുന്നവനെ വിളിച്ചറിയിക്കുന്നതിന് മോവാബിന് ഏഴ് ആട്ടുകൊറ്റന്മാർ, ഇസ്രായേലിനും ഏഴ് ആട്ടുകൊറ്റന്മാർ. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടിസ്ഥാനപരമായും അവർ രണ്ടും ശരിയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, മോവാബിന് അവരോടൊപ്പം ദൈവം ഉണ്ടെന്നുള്ള സമർത്ഥനം ഉണ്ടായിരുന്നില്ല. അവർ വെറും ഒരു രാജ്യമായി ഒരു പ്രസിദ്ധരായ കൂട്ടരായിരുന്നു. എന്നാൽ ഇസ്രായേലിനൊപ്പം ഒരു പ്രവാചകനുണ്ടായിരുന്നു. അവരോടൊപ്പം അവർക്കൊരടിക്കപ്പെട്ട പാറയുണ്ടായിരുന്നു. അവർക്കൊരു അഗ്നിസ്തംഭമുണ്ടായിരുന്നു. സൗഖ്യത്തിനായി അവർക്കൊരു താമ്രസർപ്പമുണ്ടായിരുന്നു. അവരോടൊപ്പം പൊയ്ക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ പുറത്തേക്ക് വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സഭകൾ നമുക്കത് കൃത്യമായും മാതൃകയാക്കിയിരിക്കുന്നത് കാണാൻ കഴിയും. മോവാബ് അങ്ങനെ ആകാതിരുന്നതുപോലെ തന്നെ ഇസ്രായേൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു പരദേശിയായിരുന്നു. അഗ്നിസ്തംഭം പോകുന്നിടത്തേക്കെല്ലാം അവർ അതിനോടൊപ്പം പോയിരുന്നു. മോവാബ് അങ്ങനെ ആയിരുന്നില്ല. അവർ അവരുടെ രാജ്യത്തെ തന്നെ അവരുടെ സ്വന്തം സംഘടനകളോടൊപ്പം അടിയുറച്ചിരുന്നു. അവർ യാത്ര ചെയ്തിരുന്നില്ല. അവർ അവിടെ തന്നെ തങ്ങിയിരുന്നു. അവർക്ക് അവരുടെ പ്രസിദ്ധിയാർജിച്ചവർ ഉണ്ടായിരുന്നു. അവർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വിധം അവർ കാര്യങ്ങളെ നിയോഗിച്ചിരുന്നു. അവർക്ക് അവരുടേതായ പോരാളികളുണ്ടായിരുന്നു. അവർക്ക് അവരുടെ യോദ്ധാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് അവരുടെ നിർദ്ദേശങ്ങളുടെ ചട്ടങ്ങളും അങ്ങനെയുള്ളതും മറ്റും നൽകാനായി അവർക്ക് രാജാവുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഉണ്ടായിരുന്ന എന്തോ ചിലത് അവർക്കില്ലായിരുന്നതായി മോവാബ് കണ്ടു. ഒരു ബലമുള്ള ശക്തി ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത് അവർ കണ്ടു. അതൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ മോശയായിരുന്നു. യുദ്ധം തെറ്റായ വഴിക്ക് തിരിഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. അവർ അവന്റെ കൈകളെ ഉയർത്തിപ്പിടിച്ച് അവിടെ തന്നെ വെച്ചിരുന്നപ്പോൾ യുദ്ധത്തിന് മാറ്റം വന്നു. അവർക്ക് അങ്ങനെയുള്ള ഒന്നില്ലാതിരിക്കെ അവർ അതിനെ ഒരു രാഷ്ട്രീയമായ വലിയാൽ ചെറുക്കാൻ നോക്കി. അവർക്കൊരു പ്രവാചകൻ ഉണ്ടായിരിക്കാനായി, അവർക്ക് ഇസ്രായേലിനുണ്ടായിരിക്കുന്നത് പോലെ ശക്തി അവരുടെ ഉണ്ടായിരിക്കാനായി മറ്റൊരു രാജ്യത്തിലേക്ക് അവരെ അയച്ച് ഒരു പ്രവാചകനെ കടമെടുത്ത് അവിടെ കൊണ്ടുവന്നു. നിങ്ങൾ ആ ജഡീക അനുകരണം കാണുന്നു? ഇന്നത്തെ ജഡീക സഭയെ നിങ്ങൾക്ക് കാണാനാകുന്നു? അത് അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവർക്ക് രണ്ടു കൂട്ടർക്കും പ്രവാചകന്മാരുണ്ടായിരിക്കാൻ പോകുന്നു. ഒരു വ്യത്യാസമെന്നത്, ദൈവത്തിന്റെ പ്രവാചകനായ മോശയുടെ രാജാവ് ദൈവമായിരുന്നു. അവിടെ നിന്നാണ് അവന് കൽപ്പനകൾ, കർത്താവിന്റെ വചനം കിട്ടിയിരുന്നത്. ബിലയാം, അവനും ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ബാലാക്കായിരുന്നു. നേവോമിന്റെ രാജാവ്, അവിടെ നിന്നാണ് അവന്റെ അനുഗ്രഹങ്ങളും അവന് കൽപ്പനകളും കിട്ടിയിരുന്നത്. അതുകൊണ്ട് മോവാബ് ബാലാക്കിനോട് പറഞ്ഞു, കടന്നു വരൂ. അങ്ങനെയല്ല, ബിലയാം പറഞ്ഞു, കടന്നു വന്ന് എനിക്ക് വേണ്ടി ഈ ജനങ്ങളെ ശവിക്കുക. അവർ ഭൂതലമൊക്കെയും മൂടിയിരിക്കുന്നു. അവർ കടന്നു വന്നിരിക്കുന്നു. ഒരു കാള പുല്ല് നക്കുന്നത് പോലെ സകലതും നക്കിത്തന്നിരിക്കുന്നു. പറഞ്ഞു, ഇപ്പോൾ കടന്നു വരൂ. നിനക്ക് അനുഗ്രഹിക്കാനും നിനക്ക് ശവിക്കാനും നീ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ നാം ഇവിടെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നതാണ്. എന്നാൽ അവൻ തന്റെ ജന്മാവകാശത്തെ രാഷ്ട്രീയ പ്രേരണകൾക്കായി വിറ്റുകളഞ്ഞു. ലൂഥറിനെയും വെസ്ലിയെയും പെന്തക്കോസ്തിനെയും പോലെ ഇന്നത്തെ സഭകൾ ചെയ്തിരിക്കുന്നു. അവരുടെ മുഴുവൻ കൂട്ടരും അവരുടെ ഭാഗ്യസഭകളിലെ പ്രഭാവങ്ങളാൽ അതിനെ വിറ്റുകളഞ്ഞിരിക്കുന്നു. മോശെ ദൈവത്തിന്റെ കീഴിലും ബിലയാം ബാലാക്കിന്റെ കീഴിലും രണ്ടും ആത്മീയർ, രണ്ടും പ്രവാചകന്മാർ, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് വിളിച്ചിരുന്നവർ. ഓരോരുത്തർക്കും ഒരു തലവനുണ്ടായിരുന്നു. മോശയുടേത് ദൈവവും ബാലാക്കിന്റേത് ബിലയാവുമായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രാകൃതമായത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആത്മീയമായതിനെ എങ്ങനെ പ്രയോഗിക്കുന്നു ശ്രദ്ധിക്കൂ. മോശ ദൈവത്താൽ അയക്കപ്പെട്ട കർത്തവ്യത്തിന്റെ പാതയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ മറ്റൊരു വെല്ലുവിളിക്കാരനായ പ്രവാചകനുമായി സന്ധിക്കുന്നു. നിങ്ങൾക്കതൊന്ന് ഊഹിക്കാമോ? മോശ ദൈവത്താൽ വിളിക്കപ്പെട്ട്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്തിന്റെ കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് ഈ തണുത്തുറഞ്ഞ ഔപചാരിക കൂട്ടരടുക്കലേക്ക് വന്നപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടതിനെ ദൈവത്തിന്റെ മറ്റൊരു പ്രവാചകനാൽ വെല്ലുവിളിക്കപ്പെടുന്നു. എന്താണ് വ്യത്യാസമെന്ന് നിങ്ങൾ ഇങ്ങനെ പറയും. അവർക്ക് രണ്ടുപേർക്കും പ്രവാചകന്മാരുണ്ട്. രണ്ടു പ്രവാചകന്മാരോടും ദൈവം സംസാരിച്ചിരിക്കുന്നു. അവരിൽ ചിലർ പറഞ്ഞു, ദൈവം പറഞ്ഞു ഇത് ചെയ്യുക, ദൈവം പറഞ്ഞു അത് ചെയ്യുക. ഇപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ അത് ദൈവവചനത്തിന്റെ നിരക്ക് പുറത്തായിരിക്കുന്നു. പ്രവാചകനോ, അവൻ ഒരു പ്രവാചകനായിരുന്നാലും അവൻ നിരക്ക് പുറത്താകുന്നു. അങ്ങനെ അനേക ജനങ്ങൾ ചതിക്കപ്പെടുന്നു. ഓ, ഈ സഹോദരന് ഇത് ചെയ്യാനാകും, ഈ സഹോദരന് അത് ചെയ്യാനാകും. പിന്നെയും വചനത്തിൽ രസിക്കുകയോ? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് ദാനങ്ങളുണ്ടായിരുന്നിട്ട് ഈ മലകളെ നീക്കുവാൻ കഴിഞ്ഞാലും, എനിക്കുള്ളതെല്ലാം ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്താലും, അപ്പോൾ ഞാൻ ഒന്നുമല്ല. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചിട്ടില്ലേ? നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുകയും വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് പലരും അന്നാളിനോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. അപ്പോഴും അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഏറ്റുപറച്ചിലുമായാണ് അവിടെ വരുന്നത്. എന്നാൽ യേശു പറയുന്നു, അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നാണ്. എന്താണ് അധർമ്മം? നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ അറിയുന്ന ഒരു കാര്യം, അത് ശരിക്കും ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. നോക്കൂ, അവസാന നാൾക്കളിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? മുഴുവൻ വരിയും കെട്ടുവിളിൻ. ഇന്ന് രാത്രിയിൽ എന്റെ ഉദ്ദേശം അതാണ്. ഞാൻ 9 മണിയോടുകൂടെ പുറത്തു പോകും എന്ന് ഞാൻ ഒരു പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഞാൻ ഒരല്പം താമസിച്ചു പോയെന്ന് വരാം. നോക്കൂ, അതാണ് എന്റെ പൂർണ്ണമായ ഉദ്ദേശം. ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾക്ക് ഈ വരി കാണിച്ചു തരണം. നോക്കൂ, അതാണ് ദൈവവുമായി തുടരാൻ ദൈവത്തിന് തന്റെ വചനത്തെ കാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ രണ്ടാളും ആത്മീയരാണെന്ന് നാം കണ്ടു. രണ്ടാളും പ്രവാചകന്മാരായിരുന്നു. രണ്ടാളും വിളിക്കപ്പെട്ടിരുന്നു. മോശെ കർത്തവ്യത്തിന്റെ പാതയിലായിരുന്നിട്ട് ഓരോ ദിവസവും പുതുമയുള്ള ഒരു അഗ്നിസ്തംഭം അവന്റെ മുന്നിലുണ്ടായിരുന്നു. കർത്തവ്യത്തിന്റെ പാതയിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു.
Here comes another servant of God, called of God.
ഇവിടെ ഇതാ മറ്റൊരു ദൈവദാസൻ കടന്നുവരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്തിന്റെ വചനം വന്നിരുന്ന ഒരു പ്രവാചകൻ. ഇവിടെയാണ് ആ അപായത്തിന്റെ നിര. ആ മനുഷ്യൻ ദൈവം, ദൈവത്തു നിന്നും അല്ലെന്ന് പറയാനായി അവിടെ ആരുമില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിച്ചെന്ന് ബൈബിൾ പറയുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവന് ദൈവത്തിന് വാസ്തവമായ ഉത്തരം കിട്ടിയപ്പോൾ അവൻ അതിനെ കാത്തുകൊണ്ടില്ല. അവൻ അതിന് ശ്രദ്ധ കൊടുക്കാതെ അവൻ പോയി മോശയെ വെല്ലുവിളിച്ചു. ഇപ്പോൾ ബിലയാം തന്റെ മുഴുഹൃദയത്തോടും കൂടെ ദൈവേഷ്ടമാരാഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ മഹാന്മാരായ മനുഷ്യർ വന്നിട്ട് പറയുന്നു, ബിലയാം, ബാലാക്ക് രാജാവ് വഹിച്ചിരിക്കുന്നു, നീ അതിവേഗം വന്ന് ഈ ഇസ്രായേൽ ജനങ്ങളെ ശപിക്കണം. കാരണം അവർ ഭൂതലമൊക്കെയും നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുന്നു. അവർ ചുറ്റുമുള്ള സകല രാജ്യങ്ങളെയും നക്കിത്തുടച്ച് അവയെ താഴ്ത്തിയിരിക്കുന്നു. ഇപ്പോൾ നീ ഇവിടെ വന്ന് ഈ ജനങ്ങളെ ശപിക്കാൻ നാം ആഗ്രഹിക്കുന്നു. കാരണം നീ ആരെ ശപിക്കുന്നുവോ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അവനൊരു ദൈവപുരുഷനായിരുന്നു. നീ അനുഗ്രഹിക്കുന്നൊക്കെയും അനുഗ്രഹിക്കപ്പെടും. അവൻ ഒരു ദൈവദാസനായിരുന്നു. ഒരു പ്രവാചകനായിട്ട് ബിലയാം ഇപ്പോൾ ചിന്തിച്ചു, എനിക്ക് ചെയ്യാനായി ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ദൈവ ഇഷ്ടമാരയുക എന്നതാണ്. അവൻ ഒരു പ്രവാചകനായി വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതാണ് ഒരു പ്രവാചകന്റെ കർത്തവ്യം. ആദ്യം ഒരു പ്രവാചകൻ തികച്ചും എന്തു ചെയ്തിരിക്കണം? ദൈവവചനത്തെയും അവൻ ഇഷ്ടമെന്താണെന്ന് അന്വേഷിക്കണം. അവൻ അത് തീർത്തും ചെയ്തിരിക്കണം. കാരണം ഒരു പ്രവാചകനായിരിക്കെ ദൈവത്തിന്റെ വചനം അവന്റെ അടുക്കൽ വരുന്നു. ആ അവർ പറയും, അതെ, നീയൊരു മതതത്വ വേദശാസ്ത്രിയല്ല, ദൈവത്തിന്റെ വചനം ഒരു മതതത്വ വേദശാസ്ത്രിയുടെ അടുക്കൽ വരുന്നു എന്ന് ബൈബിളിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരാണ് അതിനെ കൂട്ടിക്കുഴച്ചു കളഞ്ഞത്. വചനം ദൈവത്തിന്റെ പ്രവാചകന്റെ അടുക്കൽ വരുന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ പ്രവാചകനായൊരു മനുഷ്യൻ, അവൻ വാടകയ്ക്കെടുക്കപ്പെട്ടപ്പോൾ അവിടെ കടന്നുപോയി ദൈവത്തിന്റെ മറ്റൊരു കൂട്ടരെ ശപിക്കാനായി കൂലിക്കെടുക്കപ്പെട്ടപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ ദൈവ ഇഷ്ടം അറിയാനായി പോയി. അവൻ അവന്റെ തികച്ച ഇഷ്ടം എന്തായിരുന്നു എന്നറിയാൻ പോയിട്ട് ദൈവം ആ വിഷയത്തിന്മേലുള്ള തന്റെ തികച്ച ഇഷ്ടം അവന് കൊടുത്തു. തികച്ച ഇഷ്ടം അവനോട് അവതരിപ്പിച്ചു. അവന്റെ ഇഷ്ടം എന്തായിരുന്നു? നീ പോകരുത്. അത് ദൈവത്തിന്റെ ആദ്യ വാക്കായിരുന്നു. അവരോടൊപ്പം പോകരുത്. എന്റെ തികച്ച വഴികൾ നടക്കുന്ന ജനങ്ങളെ, നീ എന്റെ ജനങ്ങളെ ആക്രമിക്കാൻ പോകരുത്. അത് ഇന്ന് എങ്ങനെയായിരിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നവർ കാണുമ്പോൾ ചെറിയ കാര്യത്തിന് ബഹളം വയ്ക്കാനും വാദപ്രതിവാദം നടത്താനും മറ്റും അവർ ആഗ്രഹിക്കുന്നു. അതിനെ ശ്വാസം മുട്ടിച്ച് വീഴ്ത്താനായി വർഷങ്ങളായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരതിനെ ശ്വാസം മുട്ടിച്ച് വീഴ്ത്താനായി അധികം ശ്രമിക്കും തോറും അത് വലുതായി വളർന്നുകൊണ്ടിരുന്നു. ദൈവം അനുഗ്രഹിച്ചതിനെ നിങ്ങൾക്ക് ശപിക്കാനാകില്ല. നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾക്കത് ചെയ്യാനാകില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അത് ദൈവത്തിന്റെ ജനങ്ങളായിരുന്നു. ഇപ്പോൾ ആ പ്രവാചകൻ അവൻ രാജാവിനാൽ കൂലിക്ക് വാങ്ങപ്പെട്ട് പ്രസിദ്ധിയാർജിച്ചവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ മുകളിലായിരുന്നു. ദൈവവചനം അവന്റെ അടുക്കൽ വന്നിരുന്നു. അവൻ ദൈവേഷ്ടം ആരാഞ്ഞിരിക്കുകയും ദൈവേഷ്ടം അവനോട് തിരികെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനങ്ങളെ ശപിക്കരുത്, ഞാൻ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാം ഈ പ്രസംഗിക്കുന്ന സന്ദേശത്തെ നിരസിക്കാൻ കഴിയുന്ന ഒരു മതതത്വ വേദശാസ്ത്രി പോലും ഇപ്പോൾ ആകാശത്തിന് കീഴിലില്ല. എന്നാൽ അത് ദൈവവചനം കൃത്യമായി അതിന്റെ ശരിയായ സമയത്തുള്ളതാകുന്നു. അതിൽ പറഞ്ഞിരുന്നതും ചെയ്തിരുന്നതുമായ ഓരോന്നിനെയും ദൈവം സമർത്ഥിച്ചിരിക്കുന്നു. അത് സത്യമായിരിക്കുന്നു എന്നവൻ തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു മതതത്വ വേദശാസ്ത്രിയോ ഒരു ബൈബിൾ വായനക്കാരനോ ഒരു പ്രവാചകനോ ആ വചനത്തിലേക്ക് നോക്കിയാൽ അവൻ ഒരു പ്രവാചകനാണെങ്കിൽ അവനും അതേ കാര്യം തന്നെ കാണും. അവൻ അതേ കാര്യം തന്നെ കാണുന്നില്ലെങ്കിൽ അവിടെ എന്തോ തകരാറുണ്ടെന്നത് കാണിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പറയും, അതെ, ഓ, എനിക്കതിനെ നേരെ തിരിച്ചെടുക്കാനാകും. അങ്ങനെ തന്നെയാണ് ബാലാക്കും ബിലെയാമും എടുത്തത്. കാണണോ, ദൈവം മോശയെ തിരിച്ചറിയിച്ചിരുന്നു. അതിനുള്ള തെളിവെന്താണ്? ദൈവത്തിന്റെ വചനം. അവനത് വ്യക്തമായി കേട്ടിരുന്നു. ദൈവത്തിന്റെ സ്പഷ്ടമായ തീരുമാനം, നീ പോകരുത്, ഞാൻ അനുഗ്രഹിച്ചതിനെ നീ ശപിക്കാൻ ശ്രമിക്കരുത്, അവർ എന്റെ ജനങ്ങളാകുന്നു. എന്നാൽ എന്താണ് നിങ്ങൾക്കറിയാമോ, തുടക്കം മുതലേ ബിലെയാം ആ ജനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓ, എന്താ ഒരു, ഇന്ന് ഈ ലോകത്തിൽ എത്രമാത്രം ബിലെയാമുകൾ ഉണ്ടായിരിക്കുന്നു! തുടക്കം മുതലേ അവർ ആ കൂട്ടരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അവൻ ദൈവത്തിന്റെ സ്പഷ്ടമായ തീരുമാനം കേട്ടതിനു ശേഷം നീ പോകരുത്, എന്നാൽ നിങ്ങൾ നോക്കൂ, അത് ചെയ്യുന്നതിന് പകരം അത് കയ്യനെ പോലെയുള്ള അതേ കാര്യമായി കോരഹനെ പോലെ അവൻ അസൂയ പൂണ്ടവനായി അവൻ ആഗ്രഹിച്ചു. എങ്ങനെയും പോകാനുള്ള ഒരു കാരണം വേണം. ശ്രദ്ധിക്കൂ, അവന്റെ വിഭാഗീയ സഭാ മുഖ്യ കാര്യാലയത്തിലേക്ക് അവൻ തിരികെ പറഞ്ഞയച്ചിട്ട് പറയണമായിരുന്നു, പറ്റില്ല, ഞാൻ അവിടേക്ക് പോകാൻ പാടില്ലെന്ന് കരുതുന്നു, എനിക്ക് അവരുമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ആ ജനങ്ങളുമായി തർക്കിക്കാൻ തയ്യാറല്ല, കാരണം അത് അവന്റെ ജനങ്ങളാണെന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ അവിടേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. അവൻ അതുമായി തന്നെ നിലനിന്നിരുന്നെങ്കിൽ, എന്നാൽ അവന്റെ ഹൃദയത്തിൽ അവൻ അവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാണുന്നോ, അവർ അവന്റെ കൂട്ടരിൽ ഉൾപ്പെട്ടിരുന്നില്ല. അവന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കാത്ത എന്തിനേയും അത് തുടക്കം മുതലേ ശരിയായിരുന്നില്ല. കാണുന്നോ, അവൻ അവരെ താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ ജനങ്ങൾ ചില മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ജനങ്ങളെ പരിശുദ്ധനായ ദൈവം തീർച്ചയായും ശപിക്കും. അവർ പഠിപ്പില്ലാത്തവരാണ്. അവർ നമ്മെപ്പോലെ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു സമർത്ഥരായ ജനങ്ങളാണ്. ഓ, അവർ ദൈവത്തെ സേവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവരെ നോക്കൂ, അവരെന്താണ്? ഒരു കൂട്ടം അടിമകൾ, മണ്ണ് കുഴയ്ക്കുന്നവർ. മിസ്രായിമ്യർ അവിടെ നിന്നും അവരെ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. എന്താ, അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട കൂട്ടരുമായി ദൈവത്തിന് ഒരിക്കലും ഒന്നും ചെയ്യാനില്ല. അവനാ അഗ്നിസ്തംഭത്തെയും അടിക്കപ്പെട്ട പാറയെയും താമ്രസർപ്പത്തെയും കാണുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. സദാചാരത്തിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് അവൻ അവരെ വിധിക്കാൻ ശ്രമിച്ചത്. ദൈവത്തിന്റെ ആ ഉന്നതമായ വിളി കാണുന്നതിൽ അവൻ പരാജയപ്പെട്ടുപോയി. കൃപയാൽ തിരഞ്ഞെടുപ്പിനാൽ അവർ ആ നിലയിലും ദൈവവചനത്തോടൊപ്പവുമായിരുന്നു. അവൻ അവരെ ശവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ അത് ചെയ്യരുത്, അവർ എന്റേതാണ്, അവരെ തനിയെ വിട്ടേക്കുക, നീ അവരെ തുടരുത്. ഇപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ തിരികെ പോയി. അവൻ തിരികെ പോയപ്പോൾ അവന്റെ ഈ വിഭാഗീയ സഭയുടെ മുഖ്യ കാര്യാലയത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു. അവർ അതിലും കൂടുതൽ സ്വാധീനതയുള്ള ഒരു കൂട്ടരെ അയച്ചു. സാധാരണ അവിക്തന് പകരം ഒരുപക്ഷെ ഈ സമയത്ത് കടന്നു വന്നവർക്ക് ദിവ്യത്വത്തിന്റെ ഡോക്ടറെ ലഭിച്ചിരുന്നു എന്ന് പറയാം. അവർ ഒരുപക്ഷെ ബിഷപ്പുമാരോ അതോ സംസ്ഥാന പ്രസ്ബിറ്റർമാരോ ആയിരുന്നിട്ട് എല്ലാവരും അവർ ഒരു വളരെ മെച്ചമായ കൂട്ടരെ, ഒരു അല്പമധികം സ്വാധീനിക്കാനാകുന്നവരെ, അല്പമധികം വിദ്യാഭ്യാസമുണ്ടായിരുന്നിട്ട് അവരോട് നല്ല പദ്ധതി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരെ, അതിനോട് യുക്തിവാദം ചെയ്യാൻ കഴിയുന്നവരെ അയച്ചു. നോക്കൂ, അതാണ് കയ്യിന് ചെയ്തത്, അവൻ യുക്തിവാദം ചെയ്തു. അതാണ് കോരഹ് ചെയ്തത്, അവൻ യുക്തിവാദം ചെയ്തു. യുക്തിവാദം ചെയ്തത് അവനായിരുന്നില്ല. നാം യുക്തിവാദങ്ങളെ നിരസിച്ചു കളയണം. മറ്റെന്ത് പറഞ്ഞാലും കാര്യമില്ല, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. നാം ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞതിനോട് നാം യുക്തിവാദം ചെയ്യുന്നില്ല. നിങ്ങൾക്കതുമായി യുക്തിവാദം ചെയ്യാനാകില്ല. നിങ്ങൾക്കത് വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോട് നിങ്ങൾ ഒരിക്കലും യുക്തിവാദം ചെയ്യില്ല. അവനത് എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. അവനത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ആ വാഗ്ദത്തം എങ്ങനെ കാത്തുപാലിക്കാൻ പോകുന്ന എനിക്കറിയില്ല. എന്നാൽ അവനത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അത് ദൈവത്തിന്റെ വചനമാണെന്ന അടിസ്ഥാനത്തിനുമേൽ ഞാനത് സ്വീകരിക്കുന്നു. നിങ്ങൾ പറയും, അതെ, നിങ്ങൾക്ക് അതുമായി കടന്നുകൂടാനാകില്ല. ഞാനതുമായി ഇങ്ങനെ കടന്നുകൂടുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ പറഞ്ഞിരിക്കുന്നു, അത് പറയുക. എന്റെ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പറഞ്ഞു, എന്താ ബില്ലി, നീ പള്ളിയിലെ തൂണുകളോട് പ്രസംഗിക്കുമെന്നാണോ വിചാരിക്കുന്നത്? എന്താ അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും കേൾക്കുമെന്ന് നീ വിചാരിക്കുന്നു? ഞാൻ പറഞ്ഞു, ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഒരു ഏഴാം ക്ലാസ് പഠിത്തവുമായി നീ രാജാക്കന്മാർക്കായി പ്രാർത്ഥിക്കുകയും ലോകമെമ്പാട് പ്രസംഗിക്കുകയും ചെയ്യുക, നീ അതെങ്ങനെ ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞു, ഞാനതെങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ അവനങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് മാത്രം എനിക്ക് മതിയാവും. കാണുന്നു, അവനങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നെനിക്കറിയില്ല. അദ്ദേഹം ചോദിച്ചു, ദിവ്യ രോഗസൌഖ്യത്തിനും അങ്ങനെയുള്ളതിനും എതിരായി നിലകൊള്ളുന്ന ഈ ഉന്നത വിദ്യാഭ്യാസമുള്ള ലോകത്തിലെ ജനങ്ങൾ അതിനായി നിലകൊള്ളുമെന്നും അവരത് വിശ്വസിക്കുമെന്നാണോ എന്ന് വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവരത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞു, അത് പ്രസംഗിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. അതാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. അവനോട് കൂടെ ഇരിക്കും എന്നവൻ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അത് എന്തു ചെയ്യുമെന്നും അവനോട് പറഞ്ഞു. അത് എന്തു ചെയ്യും എന്നവൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ കൃത്യമായും ആ വിധത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആദ്യം അവരുടെ കൈകളൊന്ന് പിടിക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ഹൃദയരഹസ്യങ്ങൾ പോലും എന്താണെന്ന് നിനക്കറിയാനാകും. ഞാൻ അതിനെക്കുറിച്ച് പറയുകയും അത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. അത് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെയും അറിയാനായിട്ടില്ല. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയേണ്ടത് എന്റെ ചുമതലയല്ല. അതങ്ങനെ സംഭവിക്കുന്നു. അവിടെ മുകളിലേക്ക് പോയി ആ മലയുടെ മുകളിലിരിക്കുക. ഞാൻ നിനക്ക് ഭോജനം തരും, കാക്കകളോട് നിനക്ക് ആഹാരം തരാനായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഏലിയാവിനോട് ദൈവം പറഞ്ഞതിനെ ആർക്ക് വിവരിക്കാൻ കഴിയും? ഒരു കാക്ക റോട്ടിയുടെ ഒരു കഷ്ണം എടുത്ത് അതിലൊരു കഷ്ണം ഒരു കഷ്ണം മീനും വെച്ച് അതിനെ വേവിച്ച് അതിന്റെ പ്രവാചകൾക്ക് കൊണ്ടുവരുന്നത് എനിക്കിനെയാണ്. എനിക്കത് വിവരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള എന്തോ ഒന്നാകുന്നു. നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ അതിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അവനത് ചെയ്തു. ആവശ്യമായിരുന്നത് അത് മാത്രമായിരുന്നു. അവനത് ചെയ്യുകയും അത് സത്യവുമാകുന്നു. അവനത് എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. അത് എന്റെ തൊഴിലല്ല. എന്നാൽ അവനത് ചെയ്തു. അവൻ ഭൂമി എങ്ങനെ സൃഷ്ടിച്ചെന്ന് എനിക്കറിയില്ല. എന്നാൽ അവനത് ചെയ്തു. അവൻ തന്റെ പുത്രനെ എങ്ങനെ അയച്ചെന്ന് എനിക്കറിയില്ല. എന്നാൽ അവനത് ചെയ്തു. അവൻ മരണത്തിനും എങ്ങനെ ഉയർത്തെഴുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ എന്നെ രക്ഷിച്ചതെങ്ങനെ എനിക്കറിയില്ല. എന്നാൽ അവനത് ചെയ്തു. അത് ശരിയാണ്. അവൻ നിങ്ങളെ രക്ഷിച്ചത് എങ്ങനെയാണ് എനിക്കത് നിങ്ങളോട് പറയാനാകില്ല. എന്നാൽ അവനത് ചെയ്തു. അവൻ എന്നെ സൗഖ്യമാക്കിയതെങ്ങനെ എനിക്കറിയില്ല. എന്നാൽ അവനത് ചെയ്തു. അവനത് ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവൻ തന്റെ വചനത്തെ കാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബലയാം അതറിയണമായിരുന്നു. മാത്രമല്ല, അവൻ നന്നായി അറിയുകയും ചെയ്തിരുന്നു. ശ്രദ്ധിക്കൂ, ഈ നല്ല സ്വാധീനിക്കാനാകുന്ന കൂട്ടർ കൂടുതൽ മെച്ചപ്പെട്ട് എന്തുമായി കടന്നുവന്നു. അവരുടെ കയ്യിൽ മെച്ചമായ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർക്കവന് കൂടുതൽ പണം കൊടുക്കാനും കഴിയും. അവർക്ക് കഴിയുമായിരുന്നു. അവനൊരു മെച്ചമായ സ്ഥാനത്തെ കാഴ്ചവെച്ചു. ഇപ്പോൾ സംഘടനയിലെ ഒരു സാധാരണ ധർമ്മോപദേശിയല്ലാതെ ഞങ്ങൾ നിന്നെ ഒരു ജില്ലാ സൂപ്രണ്ടാക്കാം. കാണുന്നു, നീ ജനക്കൂട്ടത്തെ അവിടെ ഒന്ന് ഓടിച്ചു കളഞ്ഞാൽ ഞങ്ങൾ നിനക്കായി എന്തെങ്കിലും ചെയ്യാം. നോക്കൂ, അതിനെ നിർത്തൂ. ഓ, അവർ അവനൊരു വലിയ സ്ഥാനമാനത്തെ കാഴ്ച വെച്ചു. പറഞ്ഞു, നീ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും തോറും പറഞ്ഞു, എനിക്ക് നിന്നെ ഉന്നത സ്ഥാനത്താക്കാൻ കഴിയും എന്ന് നിനക്കറിയാം. അവൻ എവിടെ നിന്നാണ് അവന്റെ വാക്കുകളെ കിട്ടുക? നോക്കൂ, രാജ്യത്തിന്റെ തലവിൽ നിന്നും. മോശയ്ക്ക് അവന്റെ വാക്കുകൾ കിട്ടിയത് എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിലെ രാജാവിൽ നിന്നും. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദത്ത വചനമായിരുന്നു, ഞാൻ നിന്നെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകും, നിന്റെ മുന്നിൽ ഒരുവനെ നിൽക്കില്ല, ഞാൻ നിന്റെ മുന്നിൽ കടന്നലുകളെ അയച്ച അവരെ ഇടത്തോട്ടും വലത്തോട്ടും ഓടിച്ചു കളയും. നീ ആ ദേശത്തെ എടുക്കാൻ പോവുകയാണ്, ഞാൻ അത് നിനക്ക് മുന്നമേ തന്നിരിക്കുന്നു. ഓ, അതെടുക്കുക, അതിനെ കൈവശമാക്കുക, അത് നിന്റേതാകുന്നു. ഇപ്പോൾ നോക്കൂ, അവനെയാണ് മോശയെ കേട്ടിരുന്നത്. അവന്റെ സ്വന്തം ഹൃദയത്തിൽ അസൂയ പൂണ്ടവനായി തീരാൻ തക്കവണ്ണം അവൻ വന്ന് എന്തോ ചിലരെടുത്ത ശേഷം അവൻ അവന്റെ സഭാധികാരത്തിൽ പെട്ട അടുക്കൽ പോയി. കാണുന്നു, ശ്രദ്ധിക്കൂ, ഒരു വളരെ നല്ല സ്ഥാനമാനം. അവൻ പറഞ്ഞു, എനിക്ക് താങ്കളുടെ പദവിയെ ഉയർത്താനാകുമെന്ന് താങ്കൾക്കറിയാമോ? ഞാൻ താങ്കളെ ഇതിലും ഒരു നല്ല പദവിയിലേക്ക് ഉയർത്തും. ഞാൻ താങ്കൾ കൂടുതലായി ചെയ്യും. ഞാൻ താങ്കളുടെ ശമ്പളം വർദ്ധിപ്പിക്കും. ഞാൻ താങ്കൾക്ക് വളരെ നല്ല ശമ്പളം തരും. അവന് അവയെല്ലാം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതവനെ അന്ധനാക്കി. എന്തിന്റെ എങ്കിലും ഒരു വാഗ്ദാനത്തിനായി, ഒരു നല്ല സഭയ്ക്കായി, ഒരു നല്ല സ്ഥാനമാനത്തിനായി ആഗ്രഹിക്കുന്ന എത്രയെത്ര ബലയാമകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്! ഒരു മനുഷ്യന് തന്റെ കണ്ണ് വചനത്തിലേക്ക് തുറന്നു കെട്ടിയിട്ട് ദൈവത്തിന്റെ പ്രവർത്തനം കാണുകയും ആ നല്ല മനുഷ്യൻ സ്വാധീനം സിദ്ധിച്ചവൻ ഒരു ദൈവദാസനായി തുടങ്ങി അവനൊരു നല്ല കൂട്ടായ്മ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം കഴിയുമ്പോൾ പരിശുദ്ധാഭിഷേകം അവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. യേശുക്രിസ്തു നാമത്തിലെ സ്നാനം അവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് തിരുവഴുത്തായി സ്നാനമേൽക്കാനുള്ള ഏക തിരുവഴുത്തതാണ്. അതവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവൻ അതിലേക്ക് തുടങ്ങാൻ പോയിട്ട് അവൻ നഷ്ടമാകാൻ പോകുന്നു എന്ന് സംഘടന തിരിച്ചറിഞ്ഞിട്ട് അവനൊരു സഭാമാറ്റവും ഒരു കൂടുതൽ മെച്ചമായ സ്ഥാനമാനവും നൽകുന്നു. നോക്കൂ, പഴയ ബിലയാമിന് സിദ്ധാന്തം വീണ്ടും അത് കൃത്യമായും ആരംഭത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെയാകുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കുന്ന ആ മനുഷ്യൻ അത് സത്യമാണെന്നവന് അറിയാനാകുന്നതുവരെ അവനത് വായിക്കാൻ കഴിയില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സ്ഥാനനാമങ്ങളിൽ ആരും സ്നാനമേറ്റിട്ടില്ല. അതൊരു കത്തോലിക്ക മതവിശ്വാസമാണ്, ബൈബിൾ ഉപദേശമല്ല. അവസാന അപ്പോസ്തലന്റെ മരണത്തിന് 300 വർഷം കഴിയുവോളം യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ ആരും ബൈബിളിൽ എവിടെയും സ്നാനമേറ്റിട്ടില്ല. അത് തുടങ്ങിയത് കത്തോലിക്ക സഭയാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാം അതിലേക്ക് കടന്നു വന്നു. തന്റെ ചുമതലയിലായിരിക്കുന്ന ഏതൊരു ധർമ്മോപദേശിക്കും അതിലേക്ക് നോക്കി അത് സത്യമാണെന്ന് കാണാവുന്നതാണ്. എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി തന്റെ സ്ഥാനത്തെ പിടിച്ചുകൊള്ളാനായി ജനങ്ങളിടയിൽ വളരെ നന്നായി ചിന്തിക്കുന്നവനായി അവൻ അനുരഞ്ജനം ചെയ്യുന്നു. അതേ, നിങ്ങൾ പറയും ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. തീർച്ചയായും അവരിൽ ചിലർക്ക് രോഗസൌഖ്യത്തിന്റെ ദാനം ലഭിച്ചിരിക്കുന്നു. അവരിൽ ചിലർ അനേകരെ കൂട്ടി യോഗം നടത്തുന്നു. അത് വളരെ കൃത്യമായും കാണിച്ചു കൊടുത്തതിനു ശേഷവും അത് നിങ്ങൾക്കോ മറ്റേതൊരു മനുഷ്യനോ ദൈവത്തിന്റെ വചനം കിട്ടുന്ന അതേ ഉത്തരം തന്നെ അവർക്കും കിട്ടുന്നു. ദൈവത്തിന് മാറ്റമില്ല. ഞാൻ എന്തർത്ഥമാക്കുന്നു നിങ്ങൾ കാണുന്നു? ബിലയാമൊരു വളരെ മെച്ചമായ സ്ഥാനമാനത്തിനായി അവൻ ചിന്തിച്ചു. ഇപ്പോൾ നോക്കൂ, ആ മെച്ചമായ കൂട്ടർ തിരികെ വന്നിട്ട് ആ ശരിയായ ബിലയാം ഇവിടെ ഒരു വ്യാജമായ വേദവാക്യം എടുക്കുന്നു. കാണുന്നു, അവൻ പറഞ്ഞു, മെച്ചമായ കൂട്ടർ തിരികെ വന്നപ്പോൾ അവൻ ഇങ്ങനെ പറയേണ്ടിയിരുന്നു, എന്റെ അടുക്കൽ നിന്ന് പോകുവിൻ, ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, തിരികെ പോകുവിൻ, ഇത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ ദാനങ്ങൾ വളരെ പ്രശസ്തരായി തീരാം. ഓ, അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എങ്ങനെ? ഞങ്ങൾ നിന്നെ ലോകമെമ്പാടും അയക്കും, ഞങ്ങൾ നിനക്കൊരു പ്രത്യേക വിമാനം തരും, നീ ഒന്ന് നിന്റെ സകല യോഗങ്ങളെയും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ഓ ഇല്ല. കാണണോ, വാചനം എന്തു പറയുന്നു എന്ന് ഞങ്ങൾക്കറിയാം, ദൈവം എന്തു പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. ദൈവത്തിന്റെ സഹായത്താൽ ഞങ്ങൾ അതിൽ തന്നെ നിൽക്കാൻ പോകുന്നു. കാണണോ, അത് ഏത് വിധത്തിലെ വാഗ്ദാനമായിരുന്നാലും നിങ്ങൾക്ക് എത്രയധികം പണം നൽകാൻ കഴിഞ്ഞാലും മാത്രമല്ല, എത്രമാത്രം ഇതോ അതോ അതല്ല മറ്റേതോ ആയിട്ട് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാലും അവൻ ആദ്യം ഇവിടെ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. അതെ, തഭ പറഞ്ഞു, അത് രണ്ടാമത്തേതാണ്. ആദ്യം ദൈവം എന്ത് പറഞ്ഞു എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താലോ അതിൽ നിന്നും നീക്കിക്കളഞ്ഞാലോ ജീവന്റെ പുസ്തകത്തിൽ നിന്നും നിങ്ങളുടെ പേരിനെ പോലും നീക്കിക്കളയുന്നതാണ്. അതിൽ ഒരു വാക്ക് കൂട്ടുകയോ അതിൽ നിന്നും ഒരു വാക്ക് നീക്കിക്കളയുകയോ ചെയ്താൽ അവൻ എന്തു പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത്. സഭ എന്തു പറയുന്നു എന്നല്ല, ഡോക്ടർ ജോൺസ് എന്തു പറയുന്നു എന്നോ മറ്റാരെങ്കിലും എന്തു പറയുന്നു എന്നല്ല, ഞങ്ങൾക്ക് കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണ്, വചനമെന്തു പറയുന്നു എന്നാണ് ആവശ്യം. ദൈവത്തിന്റെ ഒരു ദാസനായി ഇപ്പോൾ നാം ബിലയാമിനെ കാണുന്നു. അങ്ങനെയുള്ള അനേക മനുഷ്യർ ദൈവത്താൽ നിയോഗിതരായി തുടങ്ങിയിട്ട് ദൈവത്തിന്റെ വചനത്തെ അനേക കാര്യങ്ങൾക്കായി സംസാരിക്കുന്നു. എന്നാൽ അത് പൂർണ്ണ സത്യത്തിലേക്ക് വരുമ്പോൾ അവർ അത് ചെയ്യുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ ഒരു പ്രവാചകനായി അവൻ അങ്ങനെയുള്ള ഒരു കൂട്ടരുമായി തുടക്കത്തിൽ തന്നെ പിടിപെടാൻ പാടില്ലായിരുന്നു. അവൻ അവരോടൊപ്പം പോകാൻ പാടില്ലായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കൂ, പ്രശസ്തിയുടെ കാരണത്താൽ നോക്കൂ, അവന്റെ മനസാക്ഷിയാൽ അവൻ പറഞ്ഞു, അതെ, രാത്രി മുഴുവനും തങ്ങുക, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ. നോക്കൂ, ഞാൻ വീണ്ടും ശ്രമിക്കട്ടെ എന്നോ? നീ എന്തിനു വേണ്ടിയാണ് അതിന് വീണ്ടും ശ്രമിക്കുന്നത്? എന്തു പറയണമെന്ന് ദൈവം അവനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ദൈവം പറഞ്ഞു, നീ പോകുന്നില്ലെന്ന് അവരോട് പറയുക. അവന്റെ ആദ്യ വാക്ക് അതായിരുന്നു, ഞാൻ പോകുന്നില്ല, നീ പോകരുത്, ഞാൻ അനുഗ്രഹിച്ചതിനെ നീ ശമിക്കരുത്. അല്പം കഴിഞ്ഞപ്പോൾ അത് അവനെ എങ്ങനെ തിരിച്ചടിച്ചെന്ന് കാണുന്നു. അത് ഓരോ സമയത്തും സംഭവിക്കും. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അതിനെ അർത്ഥമാക്കുന്നു. അവൻ അതിനെക്കുറിച്ച് തന്റെ മനസ്സ് മാറ്റുന്നില്ല. അവൻ തന്റെ വചനത്തോടൊപ്പം നിൽക്കുന്നു. മറ്റാരെന്ത് പറഞ്ഞാലും ശരി, അവൻ നേരെ തന്റെ വചനത്തോടൊപ്പം തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ബിലയാം വളരെ നന്നായി അറിയണമായിരുന്നു അത്തരത്തിലെ കൂട്ടുകെട്ടിൽ നിന്നും അവൻ അവനെ തന്നെ വേർപെടുത്തണമായിരുന്നു. എന്നാൽ ആ സകല നല്ല സമ്മാനങ്ങളാലും രാജാവിന്റെ വാഗ്ദാനങ്ങളെ കൊണ്ടും പറഞ്ഞു, എനിക്കത് ചെയ്യാനാകുമെന്ന് നിനക്കറിയാം, ഞാൻ ഒരു ബിഷപ്പാണ്, ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ചെയ്യാനാകും. ഇത് ചെയ്യാനായി നീ കടന്നു വന്നാൽ ഞാൻ നിന്റെ പദവിയെ ഉയർത്തും. ദൈവം അവനോട് പറഞ്ഞിരുന്ന എന്താണ്? അത് ചെയ്യരുത്. എന്നാൽ അപ്പോഴും ബിലയാം പറയുകയാണ്, നിങ്ങൾ രാത്രി മുഴുവനും തങ്ങുക, ഞാൻ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നോക്കൂ, അവന് വചനം കിട്ടിയിരുന്നു. അതിനെപ്പറ്റി ഇനി ഒരിക്കലും വാദിക്കരുത്. ദൈവം അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടരെ നീ അവരെ അനുവദിച്ചാൽ അവരെപ്പോഴും ദൈവ ഇഷ്ടത്തിന് പുറമേ നിന്നോട് സംസാരിക്കുകയുള്ളൂ. ഒരിക്കൽ ഇയോബ് എന്ന പേരോടുകൂടി പ്രവാചകനടുക്കൽ ഒരു കൂട്ടർ വന്നു. അവർക്ക് അവനോട് സംസാരിക്കാനായില്ല. അവൻ ഒരു ദർശനം കണ്ടിരുന്നു. അത് ശരിയായിരുന്നു അവൻ അറിഞ്ഞിരുന്നു. ബിലയാം ആ ദർശനം കണ്ടിരുന്നിട്ടും അവന് അതിനോടൊപ്പം നിലകൊള്ളാൻ സാധിച്ചില്ല. അവന്റെ സഭയുടെ കൂട്ടർ എത്രയേറെ പറഞ്ഞിട്ടും, ഓ ഇയോബെ, നീ ഇത് ചെയ്യണം, നീ അത് ചെയ്യണം. അവന്റെ ഭാര്യയും പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കുന്നു. കാണുന്നോ, കർത്താവ് എന്തു പറഞ്ഞെന്ന് എനിക്കറിയാം, അവൻ എന്താവശ്യപ്പെടുന്നു എന്നെനിക്കറിയാം, അത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതും. നോക്കൂ, ദൈവം അവനോട് പറഞ്ഞിരുന്നൊപ്പം തന്നെ അവൻ നിന്നു. ശ്രദ്ധിക്കൂ, ബിലയാം തന്റെ മനസ്സാക്ഷിയുടെ ഈ മിഥ്യാപദത്തെ ഉപയോഗിച്ചു. കാണുന്നോ, അവൻ പറഞ്ഞു, അതെ, ഞാൻ കണ്ടുപിടിക്കും, ഞാൻ വീണ്ടും ശ്രമിച്ചു നോക്കും. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ രണ്ടാമതായി വരുന്നത്. തങ്ങളുടെ മനസ്സാക്ഷി നിമിത്തം മത്തായി 28:19 മിഥ്യാപദങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ ബിലയാമുകളെ ഇന്നോ രാത്രി നമുക്ക് കിട്ടിയിരിക്കുന്നു. എത്ര പേർ മനസ്സാക്ഷി നിമിത്തം മലാഖി 4 ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു? മനസ്സാക്ഷി നിമിത്തം ലൂക്കോസ് 17:30 ഉപയോഗിക്കാൻ എത്രവരാഗ്രഹിക്കുന്നു? ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ എത്രവരാഗ്രഹിക്കുന്നു? എങ്കിലും അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നതാ, അവർ അതിന്മേലെല്ലാം കൂടെ ഇടകലർന്നു കിടക്കുന്നില്ലേ എന്നാണ്. പിന്നെ ഇവിടെ ബിലയാൻ പറയാൻ ശ്രമിച്ചത്, ഒരുപക്ഷെ ദൈവം അതിനെ കൂട്ടിക്കുഴച്ചിട്ടുണ്ടാകാം, ഞാൻ വീണ്ടും ശ്രമിച്ചു നോക്കാം. നോക്കൂ, അവൻ എന്തു പറഞ്ഞു നോക്കൂ. ഇപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. ശ്രദ്ധിക്കൂ, ബിലയാം തന്റെ സ്വന്തം മനസ്സാക്ഷിയാൽ അവൻ ആ മിഥ്യാവചനമെടുത്തു. കാരണം വാസ്തവമായും അവൻ ആ പണം ആഗ്രഹിച്ചു, അവൻ ആ പ്രതാപം ആഗ്രഹിച്ചു, അവനത് ആഗ്രഹിച്ചിരുന്നു, അവൻ ആ ഉദ്യോഗം ആഗ്രഹിച്ചിരുന്നു. ഡോക്ടർ ഇന്നയാൾ എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ കാണപ്പെടാൻ അവൻ ആ സ്ഥാനമാനം ആഗ്രഹിച്ചിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും ശ്രമിക്കും. ഓ, ഇന്ന് രാത്രിയിൽ ലോകത്തിലുള്ള ബിലയാമുകൾക്ക് പ്രശസ്തിയും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. എന്റെ അവരുടെ മനസ്സാക്ഷിയാൽ അവരെ അവർ ഉണർച്ചയേറ്റതാക്കുന്നു. അവരുടെ ഭാഗ്യ സഭയുടെ കാരണത്താൽ അവർ പറയും, നീ അത് ചെയ്താൽ നീ പുറത്തു പോകേണ്ടി വരും, നീ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, അവൻ ഒരു നല്ല മനുഷ്യനും കൂടെയാകുന്നു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നിനക്കത് പ്രസംഗിക്കാൻ പറ്റില്ല, നിനക്കത് പറയാനാകില്ല. ഞങ്ങളുടെ ഉപദേശം പറയുന്നു, അത് ചെയ്യുന്നുള്ള വിധം ഇതാണെന്ന് ഡോക്ടർ ഇന്നയാൾ പറഞ്ഞു. ഇപ്പോൾ നീ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ അതിനെ ഈ വിധത്തിൽ വിശ്വസിക്കണം. ഇപ്പോൾ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഇപ്പോൾ ഒരു കഠിനമായ സമയത്തിലാണെന്ന് എനിക്കറിയാം. അതെ, എനിക്ക് നിന്റെ പദവി ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഭകളെങ്കിലും മാറ്റിത്തരാം. ഓ ബിലയാം, നിങ്ങൾ ദൈവ ഇഷ്ടം അറിയുമ്പോൾ നിങ്ങളത് ചെയ്യുക. ദൈവം തന്റെ മനസ്സ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ദൈവത്തിന്റെ ദൌത്യത്തിനായി സത്യത്തെ മറികടക്കാനുള്ള എന്തെങ്കിലും അവൻ നോക്കുകയാണ്. അവൻ പറഞ്ഞു, അതെ, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കട്ടെ. ബിലയാമുകളെ ശ്രദ്ധിക്കുവൻ. അതുകൊണ്ട് ഇപ്പോൾ ഓർക്കൂ, ഈ മഹാൻ പ്രസിദ്ധനുമായി അവൻ രണ്ടാമത്തെ രാത്രി വന്നപ്പോൾ ആദ്യമേ തന്നെ അവന്റെ മനസ്സാക്ഷി മരവിച്ചും തണുത്തും നിർജീവമായിരുന്നു. ദൈവം അവനെ പോകാൻ അനുവദിച്ചു. ഇപ്പോൾ ദൈവം തന്റെ മനസ്സ് മാറ്റിയിരുന്നില്ല. എന്നാൽ അവൻ അവന് നൽകിയത് അനുബന്ധനീയമായ ഇഷ്ടമായിരുന്നു. പിന്നെ മുന്നോട്ട് വയ്ക്കോ, എന്നാൽ അത് പ്രവർത്തിച്ചില്ലെന്ന് അവൻ കണ്ടു. ബലയാമൻ ഹൃദയത്തിൽ എന്തായിരുന്നു എന്ന് ദൈവം കണ്ടിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നിട്ടും അവൻ ആ വിശുദ്ധ ഉരുളുകാരെ വെറുത്തിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ അവരെ ശവിക്കാനായി പോകാൻ ആഗ്രഹിച്ചിരുന്നു. അത് ചെയ്യരുതെന്ന് ദൈവം അവനോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ അത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വീണ്ടും അവൻ വരുന്നു. അതുകൊണ്ട് അത് ചെയ്യാനായി ദൈവം അവൻ അനുവദിച്ചു. ദൈവം പറഞ്ഞു, വയ്ക്കൊള്ളൂ. ഇപ്പോൾ ഓർക്കൂ, അവൻ തന്റെ മനസ്സൊരിക്കലും മാറ്റിയിരുന്നില്ല. ശ്രദ്ധിക്കൂ, അവരെ ശപിക്കുക എന്നത് അവന്റെ ആശയായിരുന്നു. അവൻ മതഭ്രാന്ത് പിടിച്ചവർ എന്ന് കണക്കാക്കിയ ജനങ്ങളെ അവൻ അവരെ ശപിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ഒരു സ്ഥാനമാനം ആഗ്രഹിച്ചു. അവൻ അവരോട് മൂഢത്തരം കാട്ടാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ ചിന്തിച്ചു, രാജാവിന് വേണ്ടി അവന് ചെറിയ പ്രവൃത്തി ചെയ്യുമെങ്കിൽ അവനൊരു ഉന്നത പദവി കിട്ടുന്നതാണ്. ദൈവം തന്റെ വചനത്തെ കുറിച്ച് ഒരിക്കലും അവൻ മനസ്സ് മാറ്റുന്നില്ല. എന്നാൽ അവൻ അവന്റെ ഹൃദയാഭിലാഷം, നിങ്ങളുടെ ഹൃദയാഭിലാഷം അവന് കൊടുത്തു. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കതറിയാമോ? അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയാഭിലാഷം തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയാഭിലാഷം ദൈവവചനമായിരിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല, അവന്റെ ഇഷ്ടമായിരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം അവന്റെ ഇഷ്ടം. അവൻ നിങ്ങൾ അവനോട് എന്തെങ്കിലും ചോദിക്കുകയും അവനത് നിങ്ങൾക്ക് തരാതിരിക്കുകയും ചെയ്യുമ്പോൾ പറയുക, കർത്താവെ നിനക്ക് നന്ദി, നല്ലതെന്താണെന്ന് നിനക്കറിയാം. ഹിസ്കിയ രാജാവിനെ പോലെ നോക്കുവൻ, അവന്റെ അടുക്കലേക്ക് അവൻ ആ പ്രവാചകനയച്ചു. ദൈവമയച്ചിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും. ഹിസ്കിയാവ് തന്റെ മുഖം ചുമരിന് നേരെ തിരിച്ച് തേങ്ങിക്കരഞ്ഞു പറഞ്ഞു, കർത്താവാം ദൈവമേ, നീ എന്നെ പരിഗണിക്കാനായി ഞാൻ യാചിക്കുന്നു. ഞാൻ നിന്റെ മുമ്പാകെ ഒരു ഏകാഗ്ര ഹൃദയത്തോട് തിരുമുമ്പ് നടന്നിരിക്കുന്നു. നീ എന്നെ 15 വർഷം കൂടി ജീവിച്ചിരിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ദൈവം പ്രവാചകൻ അരുളി ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ കേട്ടിരിക്കുന്നു എന്ന് തിരികെ പോയി അവനോട് പറയുക. പിന്നെ അവൻ ചെയ്തെന്താണ്? അവൻ മുഴുവൻ രാജ്യത്തിനുമേലും അപമാനത്തെ കൊണ്ടുവന്നു. ദൈവം അവനെ കൊല്ലുവോളം അവന്റെ മേൽ അവൻ ദൈവകോപത്തെ കൊണ്ടുവന്നു. അത് ശരിയാണ്, നിങ്ങൾക്കതറിയാം. ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയി. രാജാവിനും രാജ്യത്തിനും എല്ലാവർക്കും അവൻ ദൈവത്തിന്റെ ആദ്യ വാക്കെടുത്തിരുന്നെങ്കിൽ അതിലും വളരെ നന്നായിരിക്കുമായിരുന്നു. അവൻ അവനോടൊരിക്കൽ പറഞ്ഞ ശേഷം വീണ്ടും തിരികെ പോയി അവനോട് പറയുക എന്നത് പ്രവാചകനെ സംബന്ധിച്ച് വളരെ കഠിനമായ കാര്യമായി കാണപ്പെട്ടു. എന്നാൽ ദൈവം പറഞ്ഞു, മുന്നോട്ട് പൊയ്ക്കൊള്ളട്ടെ. എന്നാൽ നോക്കൂ, അതൊരു അവമാനത്തെ കൊണ്ടുവന്നു. ബലയാം ചെയ്തെന്താണ്? ദൈവേഷ്ടം അതിനുശേഷം അവൻ പിന്നെയും സാധ്യമുള്ളവനായി തീർന്നു. എങ്ങനെയും അവൻ പോയി അത് ചെയ്യാൻ പോവുകയായിരുന്നു. അത് എന്താണ് ചെയ്തത്? ചതിക്കൂ, അവൻ തന്റെ മനസ്സൊരൽപ്പം പോലും മാറ്റിയിരുന്നില്ല. അവന്റെ ഹൃദയത്തിൽ എന്തായിരുന്നെന്ന് അവൻ അറിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമോ, തോമാസിനൊരിക്കൽ അത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. ഇല്ല, അവൻ പറഞ്ഞു, ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ കൈ അവന് വിലാപ്പുറത്തിടുവോളം, അവന്റെ കയ്യിലെ ആണിപ്പാടിലിടുവോളം, അതെ, പിന്നെ ഞാൻ അത് ചെയ്താലേ വിശ്വസിക്കുകയുള്ളൂ. അവൻ പറഞ്ഞു, തോമാസെ ഇവിടെ വരൂ, ആണെന്നോ? ഇപ്പോൾ നിന്റെ കൈവിരൽ ഇവിടെ ഇടുക. ഇപ്പോൾ ഓ, തോമസ് പറഞ്ഞു, അതെന്റെ ദൈവവും എന്റെ കർത്താവുമാകുന്നു. പറഞ്ഞു, അതെ, നീ കണ്ടതിനാൽ ഇപ്പോൾ നീ വിശ്വസിച്ചു. കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നവന് അധിക പ്രതിഫലമുണ്ട്. അന്യഭാഷകൾ സംസാരിക്കുവോളം ചില നേരങ്ങളിൽ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാറില്ല. തീർച്ചയായും ഞാനും അന്യഭാഷകൾ സംസാരിക്കുന്നു വിശ്വസിക്കുന്നു. അവനൊരു നല്ല ദൈവമാണ്. അവൻ നിങ്ങളുടെ ഹൃദയാഭിലാഷം നിങ്ങൾ തരും. എന്നാൽ നിങ്ങൾ എത്രമാത്രം അന്യ ഭാഷകൾ സംസാരിച്ചിട്ടും ഈ വചനത്തെ നിരസിച്ചാൽ എങ്ങനെയും നിങ്ങൾ തെറ്റിലാണ്. കാണണോ? നോക്കൂ, അന്യ ഭാഷകൾ സംസാരിച്ചുകൊണ്ടല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പോകുന്നത് ഓരോ വചനത്തെയും കാത്തുകൊണ്ടാണ്. നിങ്ങൾ ദൈവവചനത്തെ വിശ്വസിക്കുമ്പോൾ അതാണ് ആ തെളിവ്. കാണണോ? അന്യ ഭാഷകൾ സംസാരിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ നേരം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു പുതിയ ഭാഷയിൽ സംസാരിക്കുമ്പോളം നിങ്ങൾ ഉദ്ദീപിക്കപ്പെടാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും സ്വയമായി അതുണ്ട്. അത് സത്യമെന്ന് ഞാൻ അറിയുന്നു. അത് സത്യമെന്ന് എനിക്കറിയാം. എന്നാൽ അത് നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാണ് എന്നുള്ളതിന്റെ അടയാളമല്ല. കാണുന്നോ? അല്ല, ഒരിക്കലുമല്ല. അവൻ എവിടെയും പറഞ്ഞിട്ടില്ല, കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയും വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിനോട് പറയും. അവൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവാനും തീർത്തു പറയും. നിങ്ങൾ അന്യഭാഷ സംസാരിക്കുകയും പിന്നെ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്ക് നിരസിക്കുകയും ചെയ്യുകയോ എവിടെയോ എന്തോ തകരാറുണ്ട്. അത് തീർച്ചയാണ്. ആ കാര്യങ്ങൾ ഒന്നിലോ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ ഏതെങ്കിലും ഒന്നിലോ അവിടെ എന്തോ തകരാറുണ്ട്. നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ ഒന്ന് ചോദന ചെയ്യുവിൻ. നോക്കൂ, ബൈബിൾ എന്തു പറയുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നാമത്തിൽ ആരെങ്കിലും സ്നാനമേറ്റതായി എനിക്ക് കാണിച്ചുതരുവിൻ. കാണുന്നോ? അതവിടെയില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ചില നേരങ്ങളിൽ നിങ്ങളുടെ മനസ്സാക്ഷി നിമിത്തം നിങ്ങൾ പറയും, അതെ, നിങ്ങൾ പറയും, ദൈവം ആ സ്ത്രീയോട് അവർ തികച്ചും എങ്ങനെ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഷോർട്സുകളും മറ്റും ധരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ അവർ എളുപ്പവഴിയെടുക്കുന്നു. അതിനെപ്പറ്റി ഇവിടെ ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു എന്നവർക്കറിയാം. കാണുന്നു, തീർച്ചയായും ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, അവർ എങ്ങനെയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ ഒരു ഒഴികഴിവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതെ, ഇതതിൽ മെച്ചമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതല്ല, കാറ്റടിക്കുന്നില്ല. അതെ, എന്നാൽ ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രം ധരിക്കണമെന്ന് ദൈവം പറയുന്നു. ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിച്ചാൽ അത് അവന്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നു. അതുകൊണ്ടത് ശരിയല്ല. അതെ, നിങ്ങളത് ചെയ്തുകൂടാ പാടില്ല. കാണുന്നു, അതുകൊണ്ട് ആകയാൽ അത് തെറ്റാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർ ഒരു ഒഴികഴിവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതായത്, ഇത് ചെയ്യാനായി കർത്താവ് എന്നോട് പറഞ്ഞു. അവൻ അത് പറയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നോക്കൂ, അത് അവന്റെ തികവുറ്റ ഇഷ്ടമല്ല, അത് അവന്റെ അനുവദനീയമായ ഇഷ്ടമായിരിക്കാം. അത് എന്തു ചെയ്യും എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് മുഴുവൻ കൂട്ടരെയും മലിനമാക്കുന്നു. അത് മുഴുവൻ പാളയത്തെയും മലിനമാക്കി. ഇവിടെ ശ്രദ്ധിക്കൂ, തന്റെ വചനത്തെപ്പറ്റി ദൈവം ഒരിക്കലും മനസ്സ് മാറ്റിയിട്ടില്ല. എന്നാൽ അവനോട് നല്ല ദൈവമാകുന്നു. അത് അവന്റെ ഇഷ്ടത്തിന് വിപരീതമായിരുന്നാലും അവൻ നിങ്ങളുടെ ഹൃദയാഭിലാഷം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? നോക്കൂ, ദൈവം ഈ അഭിഷിക്തനായ പ്രവാചകൻ മോശയോട് പറഞ്ഞു, നീ അവിടെ താഴേക്ക് പോകുക. പറഞ്ഞു, അവിടെ താഴേക്ക് പോയി ആ പാറയോട് പറയുക. അത് ആദ്യമേ തന്നെ അടിക്കപ്പെട്ടിരുന്നു. മോശ തന്റെ കോപത്താൽ അവിടെ താഴേക്ക് പോയി ആ വടി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, മത്സരികളെ, ഈ പാറയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്കായി വെള്ളം പുറപ്പെടുവിച്ചിട്ടില്ലേ? പിന്നെ ആ പാറയടിച്ചു, വെള്ളം പുറത്തു ചാടിയില്ല. അവനതിനെ വീണ്ടും അടിച്ചു, വെള്ളം പുറത്തു ചാടി. അത് ദൈവേഷ്ടത്തിനെതിരായിരുന്നു. അത് ബൈബിളിലെ ഓരോ പദ്ധതിയെയും പൊളിച്ചു കളഞ്ഞു. ക്രിസ്തു രണ്ടാം പ്രാവശ്യം അടിക്കപ്പെടണം. കാണുന്നു, ക്രിസ്തു ഒരിക്കൽ അടിക്കപ്പെട്ടു, അത് മുഴുവൻ പദ്ധതിയെയും പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ അവൻ തന്റെ അനുവദനീയമായ ഇഷ്ടം അവന് കൊടുക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്ന് നോക്കൂ. അതെ, മത്സരികളായ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം പറഞ്ഞു, മോശ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ മുകളിലേക്ക് കയറി വരൂ. നീ ഒരു വിശ്വസ്ത ദാസനായിരുന്നു. ഉപ്പൂറ്റി ഉയരമുള്ള പാദരക്ഷ ധരിക്കുന്ന സ്ത്രീയെ പോലെ നീ ഉയർത്തിയിരിക്കുന്നു. നോക്കൂ, അവിടെ വിദൂരയിലേക്ക് നോക്കൂ. ആ വാഗ്ദേശം കാണുന്നു, ഓ കർത്താവേ, എന്നാൽ നീ അവിടെ കടക്കാൻ പോകുന്നില്ല. താഴെ അവിടെ പാറെടുത്ത് വെച്ച് നീ എന്റെ അനുവദനീയമായി ഇഷ്ടമെടുത്തിരുന്നു. നീ എന്നെയല്ല, നിന്നെ തന്നെ മഹത്വവൽക്കരിച്ചു. നീ എന്നെ സ്വയം പവിത്രനാക്കി, നീ എന്നെ പവിത്രീകരിച്ചില്ല. ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്ന എന്റെ തികവുറ്റ വചനത്തെ നീ കാത്തുകൊണ്ടില്ല. എന്നിട്ടും വെള്ളം പുറത്തു വന്നു. നിങ്ങൾക്ക് രോഗികളെ കൈവയ്ക്കാനും സൌഖ്യമാക്കുവാനും കഴിയും. നിങ്ങൾക്ക് പ്രവചിക്കാനോ അന്യ ഭാഷ സംസാരിക്കാനോ കഴിഞ്ഞേക്കാം. എന്നാൽ ആ കാര്യമെന്നത് അവന്റെ തികവുറ്റ വചനത്തെ കാത്തുകൊള്ളുക എന്നതാകുന്നു. സുഹൃത്തെ, ദൈവം തന്നെ മനസ്സു മാറ്റുന്നില്ല. അവന്റെ ഇഷ്ടത്തെ, അവന്റെ നിർദ്ദേശത്തെ നിങ്ങൾ തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. ഓ അതെ, അത് ശിഷ്യന്മാർക്കുള്ളതായിരുന്നു. അവൻ മാറ്റുന്നില്ല. അവൻ ഇപ്പോഴും ഒരു ശിഷ്യനുണ്ടെങ്കിൽ ദൗത്യം ഇന്നും അപ്രകാരം തന്നെയാകുന്നു. ലോകം പാടും പോയി സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതൊരിക്കലും മാറ്റപ്പെട്ടിട്ടില്ല, അവന് മാറ്റാനാകില്ല. ഇപ്പോൾ നിങ്ങൾ പറയും, അതെ, ഞാൻ നിങ്ങളോട് പറയാം, അത് ഈ ദിവസത്തേക്കുള്ളതല്ല. ഓ ബലയാമിന് വംശക്കാരാ, നിങ്ങൾ കാണുന്നു, നോക്കൂ, ദൈവം മാറ്റുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇന്നത്തെ ബലയാമിന് വംശക്കാരാവെന്ന് നോക്കുക. ഓ ബൈബിളിൽ അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിരുന്നു എന്നെനിക്കറിയാം. എന്നാൽ നോക്കൂ, എല്ലാവരും ജനങ്ങൾ എന്തു ചെയ്തിരുന്നെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ പാപമോചനമില്ല. എന്തായാലും നിങ്ങൾ എത്ര നല്ലവനായിരുന്നാലും നിങ്ങൾ എന്തു ചെയ്താലും അതിനതുമായി ഒന്നും ചെയ്യാനില്ല. അത് ദൈവത്തിന്റെ തികവുറ്റ വചനമാകുന്നു. നിങ്ങൾ അതുമായി തന്നെ നിലകൊള്ളണമെന്നുണ്ട്. ശരി, യാഗത്തെക്കാൾ അവന്റെ വചനമനുസരിക്കുന്ന നല്ലത്. ശാമുവേൽ തിരികെ വന്ന ആ സമയത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ബലയാമന് വിശ്വാസദാനമുണ്ടായിരുന്നിട്ട് ആ സമ്പൂർണ്ണ വചനത്തെ, ദൈവത്തിന്റെ തികവുറ്റ വചനത്തെ എടുക്കാമായിരുന്നു. ഇന്ന് സുവിശേഷ ഫയലുള്ള അനേകർ സൗഖ്യമാക്കാനുള്ള കൃപയാൽ അതേ കാര്യം തന്നെ ചെയ്യുന്നു. ഇവിടെ പുറമേയുള്ള അനേകർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ജനങ്ങൾ, ഒരു ദാനമായി പ്രവചിക്കുന്ന ജനങ്ങൾക്ക് അതിനെ ദൈവരാജ്യത്തിന് ഉപയോഗിക്കാം. എന്നാൽ അവരത് ചെയ്യുന്നില്ല. അവരെടുത്ത് എങ്ങനെയും ദൈവം അവരനുഗ്രഹിച്ചിട്ട് അനുവദനീയമായ ഇഷ്ടത്തെ എടുക്കുന്നു. എന്നാൽ പ്രശസ്തിക്ക് വേണ്ടിയും ആനന്ദത്തിനും വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടിയും ഏശാവ് ചെയ്തതുപോലെ അവരുടെ ജന്മാവകാശത്തെ വിറ്റുകളയുന്നു. നോക്കൂ, ഒരു സംഘടനയ്ക്ക് വേണ്ടി വിറ്റുകളയുന്നു. ഇളയാം ചെയ്തതുപോലെ വിറ്റിരിക്കുന്നു. കാണുന്നു, അതേ കാര്യം തന്നെ ഇന്ന് വളരെയേറെ പേർ ചെയ്യുന്നു. അത് ശരിയാണെന്ന് നമുക്കറിയാം. അവർ അവരുടെ ജന്മാവകാശത്തെ വിറ്റുകളഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവുണ്ടെന്ന് ഭാവിക്കുന്ന സ്ത്രീകൾ നിക്കരകൾ ധരിക്കുന്നു. പുരുഷന്മാർ അവരെ പുൽപ്പറ്റുകൾ അനുവദിക്കുന്നു. തലമുടി ബോബ് ചെയ്ത സ്ത്രീകൾ അവരുടെ മുഖത്ത് ചായം തേച്ചും മതപരമായ മേലങ്കികൾ ധരിച്ചുകൊണ്ട് പുൽപ്പറ്റിലായിരിക്കുന്നു. സഭയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇടച്ചക്കല്ല് അതായിരിക്കുന്നു. രാഷ്ട്രീയ ശക്തികളാൽ രാജ്യത്തിൽ ഇത് ഏത് കാലത്തിലാണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യഹൂദന്മാർ എവിടെയായിരിക്കുന്നു എന്ന് നോക്കുവിൻ. യഹൂദന്മാർ എങ്ങനെയായി തീർന്നിരിക്കുന്നു? കാരണം അവർ ഒരു രാജ്യമായി തീർന്നിരിക്കുന്നു. രാഷ്ട്രങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യഹൂദന്മാരെ ശ്രദ്ധിക്കുക. സഭ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ത്രീകളെ നോക്കുക. സ്ത്രീകൾക്കിടയിലെ സദാചാരത്തിൽ ശ്രദ്ധിക്കൂ, കാരണം അവൾ സഭയ്ക്കൊരു മാതൃകയാകുന്നു. സ്ത്രീകൾക്കിടയിലെ മലിനത നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സഭയിലെ മലിനത കണ്ടെത്തും. കാണുന്നോ, അവൾ എന്തായി തീർന്നിരിക്കുന്നു? ചായം പൂശിയ ഒരു ഈസബേൽ. കൃത്യമായും അപ്രകാരം സഭ മാറിയിരിക്കുന്നു. കാണുന്നു, ഇപ്പോൾ അത് സത്യമാണ്, നിങ്ങൾക്കറിയാം. കാണുന്നോ, സഭ എവിടെയാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിലെ സ്ത്രീകളുടെ സദാചാരത്തെ ശ്രദ്ധിക്കുക. കാരണം അവൾ സഭ എന്നാൽ ഒരു സ്ത്രീയാകുന്നു. നിങ്ങൾക്ക് രാഷ്ട്രങ്ങളുടെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ യഹൂദരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കൂ, ദൈവം ബിലയാമിനോട് പറഞ്ഞപ്പോൾ അവനാ ശരിക്കും വാസ്തവമായ സത്യ തീരുമാനമായ വചനം കേട്ട് നീ പോകരുത്. അതെ, പിന്നെ അവൻ അവനോട് പറഞ്ഞു അത് എന്തു ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അവന്റെ ഹൃദയത്തിൽ എന്താണെന്ന് കണ്ടതിന് ശേഷം അവൻ അവന്റെ അനുവദനീയമായ ഇഷ്ടത്തെ അവൻ കൊടുത്തിട്ട് പറഞ്ഞു, പോകൂ. നിങ്ങൾക്കും അതേ കാര്യം തന്നെ ചെയ്യാനാകും. നിങ്ങൾ സത്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ഒരു വലിയ മിനിസ്ട്രി എടുക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ എടുക്കുന്നത് അവന്റെ അനുവദനീയമായ ഇഷ്ടമാകുന്നു. നിങ്ങൾ അവന്റെ വചനത്തിന് മേലെ നടക്കുന്നു. അവൻ നിങ്ങൾക്ക് അഭിവൃദ്ധി തരും. തീർച്ചയാണ്, അവൻ ബിലയാമിനോട് ചെയ്തതുപോലെ തന്നെ അവനൊരു അഭിവൃദ്ധി പ്രാപിച്ചവനായിരുന്നു. എന്നാൽ അവനാ ജനങ്ങളെ ശപിക്കാനായില്ല, അവനത് ചെയ്യാനായില്ല. കാരണം അവൻ ശപിക്കാനായി തുടങ്ങിയ ഓരോ സമയത്തും അവൻ അനുഗ്രഹിച്ചു. നോക്കൂ, അവനത് ചെയ്യാനായില്ല. എന്നാൽ അവൻ തന്റെ നിർവഹണത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ബാലാക്കിലൂടെ അവൻ ആ ജനങ്ങളെ വ്യഭിചാരം ചെയ്യാൻ ഉപദേശിച്ചു. അവൻ ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്നവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് പറഞ്ഞു, എന്താ നാമെല്ലാം ഒന്നല്ലേ? എന്താ നിങ്ങളും അതേ ദൈവത്തെയല്ലേ ആരാധിച്ചിരുന്നത്? ഇവിടെ മേലെ ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, അവിടെ താഴെ നിങ്ങൾക്കൊരു പ്രവാചകനുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ അതേ യഹോവയ്ക്ക് നാം ഒരേ ബലി അർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കടന്നു വന്ന് ഞങ്ങളുമായി സഹവർത്തിക്കാത്ത എന്താണ്? ബൈബിൾ പറയുന്നു, നിങ്ങളെ അവിശ്വാസികളുമായി യോജിപ്പിക്കരുത്, ഒരിക്കലും അവരുമായി ഇണയില്ല പിണാക്കൂടരുത്. അവരിത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരിൽ നിന്നും ദൂരമായിരിക്കുക. കാണുന്നോ, അവരിൽ നിന്നും പുറപ്പെട്ടു വന്ന് വേർപെട്ടിരിക്കുക. കർത്താവരോട് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. കാണുന്നോ, അവരുടെ അശുദ്ധ വസ്തുക്കളിൽ തുടരുത്, അത് ശരിയാണ്. അവരുടെ വചനവിരുദ്ധമായ സാമഗ്രികളിലും അങ്ങനെയുള്ളവരിൽ നിന്നും ദൂരമായിരിക്കുക, അതിനെ കേൾക്കരുത്. നാം ഇവിടെ കാണുന്നത് ബിലയാം അവിടെ താഴേക്ക് പോയി ജനങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി. അവിടെ അവനൊരു തെറ്റുവരുത്തി. അവൻ ബിലയാമിന്റെ വഴിയിൽ പോയി അവനത് എങ്ങനെ ചെയ്യണമെന്ന് ബാലാക്ക് പഠിപ്പിക്കുകയും ഇസ്രായേൽ മക്കൾ വ്യഭിചാരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു ബാധ ഇസ്രായേൽ ദേശത്തെ ബാധിച്ചു. ജനങ്ങൾ അവരിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം കൊണ്ട് മരിച്ചു. അവരെല്ലാവരും അവിടെയായിരുന്നു ദൈവത്തിന്റെ ബലിപീഠത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേവോബ്യായ വിഭാഗീയ സഭയിൽപ്പെട്ട സ്ത്രീയോടൊപ്പം ഒരു ഇസ്രായേലും കടന്നു വന്നു. കൂടാരത്തിനുള്ളിൽ കടന്ന പുരോഹിതൻ മകൻ അവിടേക്ക് നടന്നു ചെന്നിട്ട് ഒരു കുന്തമെടുത്ത് അവർ രണ്ടാളെയും കൊന്നു. അത് ദൈവത്തിന്റെ കോപത്തെ നിർത്തി. അത് തിരുവഴുത്താണ്, നിങ്ങൾക്കറിയാം. അത് ശരിയല്ലേ? കാണുന്നോ, എന്നാൽ സംഭവിച്ചത് എന്താണ്? ബിലയാം അവൻ ഇസ്രായേലിനെ ബലഹീനപ്പെടുത്തുന്നതിൽ വിജയിച്ചു. അവൻ എന്തു ചെയ്തു? അവൻ അവരുടെ പാളയത്തെ ദുർബലമാക്കി. അവരുടെ പാളയത്തെ ദുർബലമാക്കാനായി ദൈവം അവനെ പോകാൻ അനുവദിച്ചു. അത് മുഴുവൻ പാളയത്തെയും മലിനമാക്കി. ബൈബിൾ സത്യമല്ലാത്ത ഏതെങ്കിലും ഒരു ഉപദേശം തുടങ്ങുമ്പോൾ അത് മുഴുവൻ പാളയത്തെയും മലിനപ്പെടുത്തുന്നു. കോരഹിനെ പോലെ ആരെങ്കിലും ഒരു വ്യത്യസ്ത ആശയവുമായി എഴുന്നേറ്റ് പറയും, അതെ, ഇതും അതും മറ്റേതും, എനിക്കൊരു വ്യത്യസ്തമായ ആശയം കിട്ടിയിരിക്കുന്നു. അത് മുഴുവൻ പാളയത്തെയും മലിനമാക്കുന്നു. അതാണ് ഇന്നത്തെ സഭയുടെ മുഴുവൻ പാളയത്തിനും സംഭവിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അവൻ കൊടുത്ത ഉപദേശത്താൽ വചനത്തിന്റെ പ്രദർശനത്തിനായി കാദേശ് ബന്നയിലെത്തിയപ്പോൾ മുഴുവൻ പാളയവും ദുർബലമായി തീർന്നു. പിന്നെ അവർ ദുർബലമാക്കപ്പെട്ട പാളയവുമായി കാദേശ് ബന്നയിലെത്തി. അവർ തിരികെ വന്നു. അവർ ശരിക്കും അതിന്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് ഓർക്കൂ, അവർ കഴുകന്മാരുടെ ഭക്ഷണം കഴിച്ചിരുന്നു. ഓരോ രാത്രിയിലും അവർക്ക് ദൈവത്തിന്റെ വചനം ലഭിച്ചിട്ട് പ്രത്യക്ഷമായി തീർന്നിരുന്നു. അവർ ആ ഭക്ഷണം കഴിച്ചിരുന്നു, അവർ ആ പാറയിൽ നിന്നും കുടിച്ചിരുന്നു, അവർ സകലതും ചെയ്തിരുന്നു. അത്ഭുതാശ്ചര്യങ്ങളെ കണ്ടിരുന്നു. അവർ മോശയെ ശ്രദ്ധിച്ചിരുന്നു. അവന്റെ വചനത്തെ കാണുകയും അവന്റെ പ്രവചനങ്ങളെയും മറ്റുള്ളവയും കണ്ടുവരുന്നു. പിന്നെ അവസാനം അവർ ഈ കള്ള ഉപദേഷ്ടാവനെ കേട്ടപ്പോൾ അവരുടെ ഇടയിലേക്ക് വന്ന് അവരെ തെറ്റുപദേശിച്ചപ്പോൾ അതുമായി മുന്നോട്ട് പോയിട്ട് അവൻ പാളയത്തെ ദുർബലമാക്കി കളഞ്ഞു. ഒരുപക്ഷെ അവൻ $100,000 വിലപിടിപ്പുള്ള കെട്ടിടം പണിതിരിക്കാം. ഒരുപക്ഷെ അവന് വലിയ സംഘടനാ സഭകൾ ഉണ്ടായിരുന്നു വരാം. ഒരു പ്രവാചകനായിരുന്നു അത്ഭുത പ്രവർത്തികൾ പ്രവർത്തിച്ചും മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒരുപക്ഷെ അവൻ 1000 ഗുണം 1000 പേരെ അതിനോട് ചേർത്തിരുന്നെന്ന് വരാം. അതെല്ലാം ശരി തന്നെ. എന്നാൽ അത് ദൈവജനത്തോടൊപ്പം ആകാതിരിക്കുന്നിടത്തോളം നിങ്ങൾ അതിൽ നിന്നും ദൂരമായിരിക്കുന്നതാണ് നല്ലത്. ദൈവം തന്റെ മനസ്സ് മാറ്റുന്നില്ല, അവന്റെ വചനവുമായി ശരിയായി നിൽക്കുക. കാരണം അതാണ് വചനമാണ്, വചനം വചനമായിട്ടാണ് അവസാനത്തിൽ കടന്നു വരാൻ പോകുന്നത്. അതിൽ നിന്നും ആർ ഒരു വാക്ക് നീക്കിയാലോ അതിനോട് കൂട്ടിച്ചേർത്താലോ ആ വചനം അതിന് നിലനിൽക്കേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ നന്നായി കേൾക്കൂ. വചനത്തിന്റെ പരീക്ഷ വന്നപ്പോൾ അവർ മറുവശത്തേക്ക് പോയി. എതിർകക്ഷി വളരെ വലുതാണെന്ന് കണ്ടു. അവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതികൂലം. അമാലേക്കർ അവരെക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ളവരെന്ന് കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ കണ്ടു. അവരുടെ വേലികളും അവരുടെ പട്ടണത്തിന് ചുറ്റും അവർ നിർമ്മിച്ചിരുന്ന മതിലുകളുടെ മുകളിലൂടെ 2 രഥങ്ങളെ അവർക്ക് കഴിയാവുന്നതിൽ ഏറ്റവും വേഗതയിൽ ഒരുമിച്ച് ഓടിച്ചു പോകാൻ കഴിയുന്നവയാണ്. അവരുടെ കുന്തങ്ങളെല്ലാം വളരെ വലുതും പ്രഹരിക്കാൻ വളരെ നല്ലതുമാണ്. അവർ മല്ലന്മാരാണ്, നമ്മെ വെട്ടുക്കിളികളെ പോലെ തോന്നിച്ചു. നമുക്കത് ചെയ്യാനാകില്ല. 2 മനുഷ്യർ ആ വചനത്തിന്മേൽ ഉറച്ചു നിന്നു. കാലേബും യോശുവയും പറഞ്ഞു, 1 നിമിഷം നിർത്തു. 2 ദശലക്ഷമുള്ള ജനങ്ങളെ, 1 നിമിഷം വായടയ്ക്കൂ. നാമത് ചെയ്യാൻ ശക്തരാണ്. നോക്കൂ, നാം അവരെക്കാൾ ഏറെ ചെറുത്ത് നിൽക്കാൻ അതിശക്തരാണ്. അവർ ആധാരമാക്കിയത് എന്തിന്മേലായിരുന്നു? ദൈവം പറഞ്ഞു, ഞാൻ ആ ദേശം തന്നിരിക്കുന്നു, അത് നിന്റേതാണ്. അങ്ങനെ അവർ അവിടെ നിന്നു. എന്നാൽ ജനങ്ങൾ മറ്റു കാര്യങ്ങളുമായി ഇണയില്ലാ പിണ കൂടിയിട്ട് അവരുടെ ഇടയിൽ സകലവിധ മതവിശ്വാസങ്ങളും ആചാരക്രമങ്ങളും കടന്നുകൂടി. അവൻ വളരെ ക്ഷീണിച്ച് വീര്യം കുറഞ്ഞവരായി, എന്തു ചെയ്യണമെന്നും ഏതു വഴിയിൽ തിരിയണമെന്നും അറിയാത്തവരായി തീർന്നിരുന്നു. അത് ശരിയാണ്, അവിടെയാണ് വചനത്തിന്റെ പരീക്ഷ വരുന്നത്. അപ്പോഴും അതറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, അവനതറിയുന്നു. ഒരു അനുവദനീയമായ ആഗ്രഹവുമായി നിങ്ങളുടെ ഇഷ്ടത്തെ അനുവദിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിനായി അവൻ നിങ്ങൾക്ക് അനുവാദം തരുന്നു. നിങ്ങൾ പറയും, അതേ ബ്രഹ്മണഹാം, ഞാൻ ഇന്നതിന്നത് ചെയ്തു, ഇത് എന്നെ വിഷമിപ്പിച്ചില്ല. ദൈവം എന്നെ ഓരോ ദിവസവും അനുഗ്രഹിച്ചു. ഞാൻ ആത്മാവിൽ പാടുന്നു, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്യുന്നു. ഞാൻ അവനത് അനുവദിക്കും, മുന്നോട്ട് പൊയ്ക്കൊള്ളുക. അത് ശരിയാണ്, എന്നാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്താണ്? ഞാൻ നിക്കരകൾ ധരിക്കുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, അതെന്നെ അലട്ടുന്നില്ല. ഞാൻ എന്ത് ധരിക്കുന്നു എന്നതല്ല, എന്റെ വിശ്വാസം ക്രിസ്തുവിലാണെന്ന് എനിക്കറിയാം. എന്നാൽ അത് എന്തോ ചെയ്യുന്നു എന്ന് ബൈബിൾ പറയുന്നു. കാണുന്നോ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? എലയാം ചെയ്തതുപോലെ മറ്റുള്ള ഓരോ സ്ത്രീയുടെയും മുന്നിൽ നിങ്ങൾ ഒരിടർച്ചക്കല്ലാകാൻ പോകുന്നു. നിങ്ങളുടെ ചെറുപ്പക്കാരി പെൺകുട്ടികളുടെ മുന്നിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഒരു കൂട്ടം റിക്കേറ്റകളെ ഉണ്ടാക്കും. അത് കൃത്യമായും ശരിയാണ്. ഒരു ചെറിയ കൂട്ടം ചായം പൂശ ഈസബലുകളെ കാണണോ? എന്നാൽ ദൈവം നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തും. എന്താ? അവൻ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാനതിൽ സംശയിക്കുന്നില്ല. അവൻ ബിലയാമിനെയും കൂടെ അനുഗ്രഹിച്ചിരുന്നു. കാണുന്നു, തീർച്ചയായും അവൻ അനുഗ്രഹിക്കും. നിങ്ങൾ അവന്റെ തികവുറ്റ ഇഷ്ടത്താലല്ല, അവന്റെ അനുവദനീയം ഇഷ്ടത്താലാണ് നടക്കുന്നത്. അവൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവം തന്നെ മനസ്സു മാറ്റുന്നില്ല. ഇസ്രായേൽ അവിടെ ആയിരുന്ന 40 വർഷക്കാലം അവൻ അനുഗ്രഹിച്ചു. അവർ ചെയ്തെന്താണ്? ഭാര്യമാരെ വിവാഹം കഴിച്ചു, കുടുംബങ്ങളെ വളർത്തി, കുഞ്ഞുങ്ങളെ ഉമ്മവച്ചു, അവരുടെ ദശാംശങ്ങളെ കൊടുത്തു, അവിടെ തന്നെ ജീവിച്ചു വന്നു. ദൈവം അവരെ വനാന്തരത്തിൽ അനുഗ്രഹിക്കുകയും പിന്നെയും പിന്നെയും അവരെ മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും നശിച്ചുപോയി. കാരണം അവർ അവന്റെ തികവുറ്റ വചനത്തെ, അവന്റെ ആദ്യ ഇഷ്ടത്തെ, അവന്റെ വചനത്തെ കാത്തുകൊള്ളാതെ അനുവദനീയമായ അവന്റെ അനുവദനീയമായ വഴിയെ അവർ എടുത്തിരുന്നു. മുന്നോട്ട് പൊയ്ക്കൊള്ളൂ. എന്നാൽ നിങ്ങൾ ഓർത്തിരിക്കൂ, അവർ കാദേശ് വിട്ടുപോയ ശേഷം പിന്നെ അവർ മുന്നോട്ട് യാത്ര തുടർന്നില്ല. അവർ വനാന്തരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിനുമായി പൊയ്ക്കൊണ്ടിരുന്നു. അവിടെ അതിന് 2 ദിവസത്തിന് ശേഷം അവർ എവിടെയായിരിക്കുമായിരുന്നു? അവർ വാഗ്ദേശത്തിലായിരിക്കുമായിരുന്നു. അവർ 40 സംവത്സരം യാത്ര ചെയ്തു. തികവുറ്റ വചനത്തോട് ചേർന്നവരായ യോശുവയും കാലേബും ഒഴികെ അവർ ശേഷിച്ചവരെല്ലാം മരിച്ചുപോയി. ഓ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവം തന്റെ ഇഷ്ടം മാറ്റുന്നില്ല, അവന് തന്റെ മനസ്സു മാറ്റാൻ കഴിയില്ല. എന്നാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായും അവൻ ബിലയാമിനെ അനുഗ്രഹിച്ചു. അപ്പോൾ അവൻ അവിടെ താഴെ പോയി എന്ത് ചെയ്തു? അവൻ മുഴുവൻ പാളയത്തെയും മലിനമാക്കി. നോക്കൂ, അവൻ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടതുണ്ട്. അവന്റെ തികവുറ്റ പദ്ധതിയെ അവൻ ഒരിക്കലും മാറ്റുന്നില്ല. ഇപ്പോൾ സുവിശേഷ വയലിൽ ഇന്നുള്ള ബിലയാമുകളെ നിങ്ങളും നോക്കൂ, ചുറ്റിനും നോക്കൂ. അന്യഭാഷകൾ സംസാരിക്കുന്നതിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. തീർച്ചയായും സകലത്തിനും വേണ്ടി ദൈവത്തിന്റെ ദാനത്തെ മുന്നേറാനായി ഉപയോഗിക്കുന്നു. തീർച്ചയാണ്. എന്നാൽ അത് അവരുടെ അഴിമതി നിറഞ്ഞ ഉപദേശത്താൽ മുഴുവൻ ദൈവസഭയെയും മലിനമാക്കുന്നു. അത് ശരിയാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾ ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് താങ്കൾ അത് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, അത് സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? ഓ അതെ. എന്നാൽ, അയാൾ പറഞ്ഞു, എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? അത് താങ്കളുടെ ജോലിയല്ല. താങ്കൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. താങ്കൾ ഒരു പ്രവാചകൻ എന്നവർ വിശ്വസിക്കുന്നു. എന്താ ആ പുരുഷന്മാരെയും ആ സ്ത്രീകളെയും ഇതും അതും മറ്റേതും ചെയ്യുന്നത് എങ്ങനെ എന്ന് അവരെ താങ്കൾ പഠിപ്പിക്കണം. അവർ അവരുടെ ABCകൾ പോലും പഠിക്കാതെ എനിക്ക് അവരെങ്ങനെ ബീജഗണിതം പഠിപ്പിക്കാൻ കഴിയും? അവർ അവരുടെ ബാലപാഠം പോലും പഠിക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? ആണെന്നോ? നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തിരികെ വന്നിട്ട്, അതല്ല, നിങ്ങൾ എവിടെ നിന്നാണോ വിട്ടുപോയത് അവിടെ വന്ന് ദൈവത്തിന്റെ ഓരോ വചനത്തെയും എടുത്തുകൊണ്ട് തുടങ്ങണം. അതിനെ ഇന്നത്തെ സുവിശേഷ വയലിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കുക. ഇലയാം ദൈവത്തിന്റെ സഭയുമായി വിവാഹം കഴിച്ചതുപോലെ ഒരു വേശ്യ ദൈവത്തിന്റെ സഭയിലേക്ക് ആ വേശ്യയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന്, അതിനാലാണ് ഈ തെറ്റായ ഉപദേശകന്മാരെല്ലാം നിങ്ങളോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഭാഗ സഭകളും ഈ ജനങ്ങളുമായി ചേർന്ന് വെളിപ്പാട് 17 പണ്ടത്തെ വേശ്യയുമായി വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവരുടെ ബലയാമൻ ഉപദേശം ചുറ്റിനും പോയിട്ട് പറയുന്നു, നാം എല്ലാവരും ഒരുപോലെയാണ്, നാം എല്ലാവരും ക്രിസ്ത്യാനികളാണ്, പുരോഹിതന്മാരും പോപ്പുമാരും മറ്റുള്ളവരെല്ലാം സകലരും അനുരഞ്ജനം ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ പ്രാസംഗ്യൻ പറഞ്ഞു, മറ്റുള്ളവരോടൊപ്പം ഒരു പെന്തക്കോസ്റ്റ് പ്രാസംഗ്യൻ പോലും വൃത്താകൃതിയിലുള്ള ഓസ്തി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് എനിക്കറിയാം. അസ്തോരത്തെന്നായി ഓസ്തിയായി അലിഞ്ഞു പോകുന്ന ആ അപ്പം ചന്ദ്രദേവൻ എന്നർത്ഥമാക്കുന്നു. പറയും, നിങ്ങളുടെ മനസ്സാക്ഷിയെ അത് മുറിപ്പെടുത്തുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകളടച്ചുകൊണ്ട് അത് സ്വീകരിക്കുക. നിങ്ങളുടെ കണ്ണുകളടയ്ക്കുകയോ ഒരു വൃത്താകൃതിയിലുള്ള ഓസ്തി അത് അർത്ഥമാക്കുന്നതാണ്. നാം യേശുക്രിസ്തുവിന്റെ തകർക്കപ്പെട്ട ശരീരത്തെ ഭക്ഷിക്കുന്നതാണ്. ഒരു വൃത്താകൃതിയിലെ ചന്ദ്രദേവനെ അല്ല, അസ്തോരത്ത് മറിയയുടെ സ്ഥാനമെടുക്കുന്നു. ചന്ദ്രദേവനായുള്ള ദേവിക്കായുള്ള റോമനോസ്തി ഇപ്പോഴും വൃത്താകൃതിയിലാണ്. ദൈവമല്ല, നമുക്കൊരു മുറിക്കപ്പെട്ട ഓസ്തിയുണ്ട് തീർച്ചയായും. ഓ, അങ്ങനെ ഇപ്പോൾ വെളിപ്പാട് 17 ആ മഹാവേശ്യ ഈ ബലയാമുകൾ അവരുടെ തെറ്റായ ഉപദേശം ഉപദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു താറുമാറിലേക്ക് അവരെ വിവാഹം കഴിപ്പിക്കുന്നു. അത് അവസാന സമയത്തെ ബലപരീക്ഷണത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ദുർബലത ഇപ്പോൾ നോക്കുക. 900+ വ്യത്യസ്ത സംഘടനകൾ ഒന്നു മറ്റൊരു വഴിയിലേക്ക് വലിക്കുന്നു. അവരുടെ ഒരൈക്യവുമില്ല. അവർ ഐക്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ തികവുറ്റ വചനത്തെ പിന്താങ്ങിക്കൊണ്ടല്ല, ഒരു രാഷ്ട്രീയത്താൽ, ഒരു സംഘടനയാൽ അവർ അതിനെടുക്കുന്നു. ദൈവം തന്റെ മനസ്സ് മാറ്റുന്നില്ല. അവൻ തന്റെ വചനത്തോടൊപ്പം തന്നെ നിൽക്കുന്നു. അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനത്തിനോ നീക്കം വരികയില്ല. അത് ശരിയാണ്. അവൻ തന്റെ തികവുറ്റ വചനത്തോടൊപ്പം നിൽക്കുന്നു. ഓ എന്റെ, അന്ന് അവർ ചെയ്തിരുന്നത് പോലെ അവർ അതിനെതിരായി ഇപ്പോഴും യുക്തിവാദം ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാനായി ഒരേ ഒരു കാര്യമേയുള്ളൂ, അവൻ അതിനെ മാറ്റില്ല. വിശ്വസിക്കുക. കാരണം ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, അവന്റെ വചനമോ ഒരിക്കലും തോൽവിടയില്ല. കാണുന്നു, നിങ്ങൾ ഏതിലേക്കാണ് വിവാഹം ചെയ്യപ്പെടുന്നത് കാണുന്നു. കാര്യങ്ങളെയും രാഷ്ട്രീയത്തെയും കാണുന്നു. സഭയുടെ രാഷ്ട്രീയത്താൽ അവർ എങ്ങനെയാണ് സഭയുമായി ഒന്നായിത്തീരാൻ ശ്രമിക്കുന്നത് കാണുന്നു. ക്രിസ്തുവിനോട് നാം ഒന്നായിത്തീരുന്നത് രാഷ്ട്രീയത്താലല്ല, പരിശുദ്ധാഭിഷേകത്താൽ. ക്രിസ്തുവിൽ നാം സഭയോട് ചേർന്നിരിക്കുന്നു. പരിശുദ്ധാഭിഷേകത്തെ നിങ്ങൾക്കറിയാനാകുന്ന വഴിയെന്നത് നിങ്ങളുടെ ആത്മാവ് ഓരോ ദൈവജനത്തെയും സത്യമാണെന്ന് തിരിച്ചറിയിക്കും. അത് ശരിയാണ്. അതിൽ നിന്നും ആറൊരു വാക്ക് നീക്കിക്കളഞ്ഞാലോ, അതല്ല അതിനോടൊരു വാക്ക് കൂട്ടിച്ചേർത്താലോ, അവന്റെ അംശം ജീവന്റെ പുസ്തകത്വം നീക്കിക്കളയുന്നതാണ്. നിങ്ങൾ പറയും, എന്നിട്ടും അവൻ അഭിവൃദ്ധിപ്പെടുന്നു. നിങ്ങൾക്കത് അഭിവൃദ്ധി മൂലം വിശ്വസിക്കാൻ കഴിയില്ല. അഭിവൃദ്ധി പ്രാപിക്കുന്നതിനാൽ അത് ദൈവത്വമാകുന്നു എന്ന് നിങ്ങൾക്ക് വിധിക്കാൻ കഴിയില്ല. ലോകം അഭിവൃദ്ധിപ്പെടുന്നു, ബലയാം അതിനാൽ അഭിവൃദ്ധിപ്പെട്ടു. എന്നാൽ സഹോദര, ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളവനെ ന്യായം വിധിക്കുന്നു. അവൻ തന്റെ വചനത്തെ കാക്കുകയും അത് സത്യമാണെന്ന് തിരിച്ചറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്നേഹിത, ഓർത്തിരിക്കൂ, നിങ്ങൾ ജീവിച്ചിരിക്കും കാലം നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോകരുത്. ദൈവം തന്റെ മനസ്സ് മാറ്റുന്നില്ല. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നിരുന്നാലും ശരി, അവന്റെ അനുവദനീയം ഇഷ്ടത്തിനൊത്ത് അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും. എന്നാൽ അവൻ തന്റെ മനസ്സ് മാറ്റുന്നില്ല. അവൻ തന്റെ പദ്ധതി മാറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി അവൻ വചനത്തെ അവൻ മാറ്റുന്നില്ല. ഇല്ല സർ, മാറ്റേണ്ടത് നിങ്ങളാണ്. ദൈവവചനത്തെ നിങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി നിങ്ങൾക്ക് എടുക്കാനാവില്ല. ദൈവത്തിന്റെ വചനവുമായി ചേർന്ന് പോകേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തെ നിങ്ങൾക്ക് മാറ്റേണ്ടതുണ്ട്. കാണുന്നോ, ആ വിധത്തിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ട്. നിങ്ങൾ പറയും, അതെ, ഞാനൊരു നല്ല മനുഷ്യനാണ്, ദൈവം ഇതും അതും മറ്റേതും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അവന്റെ വചനത്തെ കാത്തുകൊള്ളുന്നോ? ഓ അതെ, ഞാൻ നിങ്ങൾ പറയട്ടെ, അത് ഉദ്ദേശിച്ചിരുന്നത് അല്ല. ശരി, അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. ദൈവം പോയിട്ട്, അതെ, അവൻ നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തും, തീർച്ചയായും അവൻ നിങ്ങൾക്ക് ചെയ്തിട്ട്. അതില്ലാതെ തന്നെ വിഭാഗീയ സഭകൾ അഭിവൃദ്ധിപ്പെടുന്നു. അവരുടെ കൂടാരങ്ങളെ അവർ നീട്ടിയടിക്കുന്നു. വളരെ മനോഹരമായ മഹത്തായ സഭകൾ ദേശം മുഴുവനും എല്ലായിടത്തുമായിരിക്കുന്നു. അവർ ധനവാന്മാരായി എല്ലായിടത്തും നമ്മുടെ ധനികരിൽ നിന്നും പണം ഒഴുകിയെത്തുന്നു. അവളുടെ രോഗപരമായ ധനാട്ടത്തിൽ മനുഷ്യ പ്രാണൻ പോലും കിടക്കുന്നു എന്ന് ബൈബിളിലും പറയുന്നില്ലേ? സകലതും അത് ഈ രാഷ്ട്രീയത്തിന്റെയും സംഘടനകളുടെയുമായിട്ട് ഈ പണ്ടത്തെ വേശിയിൽ കാണുന്നില്ലേ? എന്നാൽ ദൈവത്തിന്റെ ചെറിയ കൂട്ടർ അവന്റെ മണവാട്ടി ആ വചനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. പ്രിയ സ്വർഗീയ പിതാവ് എപ്പോഴും നിങ്ങളെ ശരിക്കും അവിടെ തന്നെ ദൃഢീകരിച്ചിരിക്കാനിടയാക്കട്ടെ. ആ വചനം നിങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. നിങ്ങൾ ദൈവം നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയേക്കാം. അവൻ നിങ്ങളുടെ രോഗബാധിതമായ ശരീരത്തെ സുഖമാക്കിയേക്കാം. അവൻ നിങ്ങളുടെ ഭർത്താവിനെ ഭാര്യയെ സൗഖ്യമാക്കിയേക്കാം. അവൻ നിങ്ങളുടെ അമ്മയെയോ മറ്റാരെയെങ്കിലുമോ സൗഖ്യമാക്കിയേക്കാം. നിങ്ങൾ അവന്റെ ആത്മാവിനാൽ താഴേക്കും മുകളിലേക്കും ചാടി നൃത്തം ചെയ്തു വരാം. ഓർക്കൂ, ധർമ്മിയുടെയും അധർമ്മിയുടെയും മേൽ ഒരുപോലെ മഴ പെയ്യുന്നു. എന്നാൽ ആ വിത്ത് അവിടെ കിടക്കുന്നെങ്കിൽ ഒന്നുകിൽ അത് മുൻ നിയമിക്കപ്പെട്ടത് അല്ലെങ്കിൽ മുൻ നിയമിക്കപ്പെടാത്തത്. അത് മുൻ നിയമിക്കപ്പെട്ടതാണെങ്കിൽ അതിന് കഴിയും. അത് ഗോതമ്പാണെങ്കിൽ അതൊരു ഗോതമ്പിനെ കൊണ്ടുവരണം. അത് ദൈവത്തിന്റെ ഒരു വചനമാണെങ്കിൽ അതിന് ദൈവവചനം ഉൽപ്പാദിപ്പിക്കണം. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ കാണുന്നോ, അതിപ്പോൾ തന്നെ നിങ്ങൾ കിട്ടിയോ? കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ 9 മണിക്ക് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാ 10 മണിയാകാൻ 20 മിനിറ്റ് ശേഷിക്കുന്നുള്ളൂ. നിങ്ങളിൽ അനേകർക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ഇങ്ങനെ നിങ്ങളെ പിടിച്ചു വെച്ചിരുന്നതിന്റെ കാരണം എന്താണെന്നാൽ ഞാൻ നിങ്ങളോട് ക്രൂരത കാട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. എനിക്കറിയാവുന്ന ഒന്നും ഞാൻ പറയാതിരുന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. പുറമേയുള്ള യോഗങ്ങളിൽ ഞാൻ പോകുമ്പോൾ ഈ സന്ദേശങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. ഇല്ല, ഈ ടബർനക്കളിൽ തന്നെ ഞാൻ പ്രസംഗിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ സന്ദേശങ്ങൾ പ്രസംഗിക്കുന്നത്. കർത്താവ് എനിക്ക് നൽകിയ 3-4 എണ്ണം കൂടെ എന്റെ പക്കലുണ്ട്. അതിന്മേലുള്ള തിരുവെഴുത്തുകൾ എനിക്ക് കിട്ടിയിരിക്കുന്നു. ശരിക്കും ഇവിടെ അല്ലാതെ മറ്റൊരിടത്തും അത് പ്രസംഗിക്കുന്നതിന് ഞാൻ ധൈര്യപ്പെടില്ല. ഇവിടെ നിന്നാണ് ദൈവത്തിന്റെ വചനം പോകാൻ തുടങ്ങിയത്. മാത്രമല്ല, ദൈവം അതിന് മാറ്റം വരുത്തുവോളം ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് അത് ഇവിടെ തന്നെ കൊണ്ടുവരുന്നതാണ്. അത് ശരിയാണ്. പുറമേയുള്ള യോഗങ്ങളിൽ ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും അങ്ങനെയും മറ്റും ചെയ്യുന്നു. പിന്നെ ഒരു വശത്തുകൂടെ ഒരു വളഞ്ഞ രീതിയിൽ അതിനെ ആളുകൾ കേൾക്കാനായി പറയുകയും ചെയ്യുന്നു. അത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവർക്കറിയാനാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അത് ചൂണ്ടയിലിടുന്ന ഒരു ഇര പോലെയാണ്. ദൈവം അതറിയുന്നു എന്ന് കാണിക്കാനായി ഹൃദയവിവേചനത്താൽ ഞാൻ അടയാളങ്ങൾ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളെ അറിയുകയും ഈ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുന്നു. അത് ജനങ്ങളെ ഒന്നിളക്കാൻ വേണ്ടിയുള്ള സുവിശേഷ അനുസാരമായ ഒരു ദാനമാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാമോ, ഒരു ടേപ്പ് അവരുടെ വീട്ടിലെത്തിക്കുന്നു. പിന്നെ അതെടുത്തതിനു ശേഷം അവനത് ചെമ്മരിയാടാണെങ്കിൽ അവൻ അതിനോടൊപ്പം നേരെ വന്നുകൊള്ളും. അവൻ കോലാടാണെങ്കിൽ അവൻ ആ ടേപ്പിനെ പുറത്തു വലിച്ചെറിയും. നിങ്ങൾ നോക്കൂ, അത് നിങ്ങളെയും കൂടെ. ശരിയാണ് ബേൻ, അത് കൃത്യമായും ശരിയാണ്. ബേനിന് കുറച്ച് പ്രവൃത്തി പരിചയമുണ്ട്. ശരിയാണ്, അതെ, അത് ശരിയാണ്. നിങ്ങൾ അവന്റേതാണ് എന്നതിൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? നിങ്ങൾ ആനന്ദമുള്ളവരല്ലേ? നാം വളരെ മുമ്പ് ഇങ്ങനെ ഒരു പെന്തക്കോസ്തു പാട്ട് പാടിയിരുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ എനിക്ക് വളരെ ആനന്ദമുണ്ട്. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ ഞാൻ വളരെ ആനന്ദിക്കുന്നു. ഞാൻ യേശുവിലല്ലാതിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കുമായിരുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ ഞാൻ വളരെ ആനന്ദമുള്ളവനാകുന്നു. ഓ കർത്താവിനെ പുറത്തുകൊണ്ട് നാൾ മുതൽ എനിക്ക് വളരെ ആനന്ദമുണ്ട്. കർത്താവിനെ പുറത്തുകൊണ്ട് നാൾ മുതൽ ഞാൻ വളരെ ആനന്ദിക്കുന്നു. ഞാൻ യേശുവിലല്ലാതിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കുമായിരുന്നു. കർത്താവിനെ പുറത്തുകൊണ്ട് മുതൽ ഞാൻ ആനന്ദമുള്ളവനാകുന്നു. കർത്താവിനെ പുറത്തുകൊണ്ട് മുതൽ ഞാൻ ആർപ്പെടുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്ന മുതൽ ഞാൻ ആർപ്പെടുന്നു. ഞാൻ യേശുവിലല്ലാതിരുന്നെങ്കിൽ ഓ ഞാൻ എവിടെ ആയിരിക്കുമായിരുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ ഞാൻ ആനന്ദമുള്ളവനാകുന്നു. മഹത്വം! നിങ്ങൾ ആനന്ദമുള്ളവരല്ലേ? നിങ്ങൾ ആനന്ദമുള്ളവരല്ലേ? നമുക്കത് പാടാം. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതിനാൽ നിങ്ങൾ ആനന്ദമുള്ളവരല്ലേ? കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതിനാൽ നിങ്ങൾ ആനന്ദമുള്ളവരല്ലേ? ഞാൻ യേശുവിലല്ലാതിരുന്നെങ്കിൽ ഓ ഞാൻ എവിടെ ആയിരിക്കുമായിരുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ ഞാൻ വളരെ ആനന്ദമുള്ളവനാകുന്നു. അതെ, കർത്താവിനെ പുറത്തു കൊണ്ടുവന്നാൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ യേശുവിലല്ലാതിരുന്നെങ്കിൽ ഓ ഞാൻ എവിടെ ആയിരിക്കുമായിരുന്നു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ ഞാൻ ആനന്ദമുള്ളവനാകുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് ആനന്ദമല്ലേ? ഇന്ന് നാം വെളിച്ചത്തിൽ നടക്കും. നിങ്ങൾക്ക് ആ പാട്ടറിയാമോ? நாமா வெளிச்சத்தில் நடக்கும். அது மனோகர வெளிச்சம். கிருபையுட ஜொலிக்கிற மஞ்சு துளிகள் வீழ்ந்திடத்தேக்கு வந்து ராவும் பகலும் ஞங்களுக்கு சுற்றம் திளங்கு. ஓ யேசு லோகத்தின் வெளிச்சம். நீங்கள் இஷ்டப்படணும், நமக்கு அது வீண்டு பாடாம். ஓ ஆ வெளிச்சத்தில் நடக்கும், அதொரு மனோகர வெளிச்சம். கிருபையுட ஜொலிக்கிற மஞ்சு துளிகள் வீழ்ந்திடத்தேக்கு வந்து யாவும் பகலும் ஞங்களுக்கு சுற்றம் திளங்கு. ஓ யேசு லோகத்தின் வெளிச்சம். அது சூரியோதயமான. வெளிச்சத்தின் சகல விசுத்தருமே விழிச்சு பரையுவின். யேசு லோகத்தின் வெளிச்சம். அவன்ட நாமத்தில் சத்தியவும் கிருபையும் உண்டு. யேசு வெளிச்சம். இப்போ நாம் அது பாடிக்கொண்டிருக்கும்போ நமக்கு நம்முடைய கரங்களை உயர்த்தாம். ஓ நாம வெளிச்சத்தில் நடக்கும், அது மனோகர வெளிச்சம். கிருபையுட ஜொலிக்கிற மஞ்சு துளிகள் வீழ்ந்திடத்தேக்கு வந்து ராவும் பகலும் ஞங்களுக்கு சுற்றம் திளங்கு. யேசு லோகத்தின் வெளிச்சம். ஒராளுடைய கை மற்றையாள் பிடிச்சு குலுக்கு. ஓ அது கிருபையுட மஞ்சு துளிகள் திளங்கு நடந்து வரும். நீங்கள் வெளிச்சத்தின் மக்களாகையால் நீங்கள் ஆனந்தமுள்ளவரல்லே? ஆ புத்தம் சிரிக்கணும். யாவும் பகலும் ஞங்களுக்கு சுற்றம் திளங்கு. சிறிய குஞ்சுங்களே அன்யோன்யம் சிநேகிக்கணும். ஓ நாம வெளிச்சம் நடக்கணும், அதொரு மனோகர அவன் வசனத்தின் பிரத்யட்சத. கிருபையுட ஜொலிக்கிற மஞ்சு துளிகൾ வீழ்ந்திடத்தேக்கு வരുന്നു. രാവും പകലും ഞങ്ങൾക്ക് ചുറ്റും തിളങ്ങുന്നു. അത് യേശു ലോകത്തിൻ വെളിച്ചം. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു, നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ആ മനോഹര മനോഹര സിയോനിലേക്ക്, നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദൈവത്തിന്റെ മനോഹര നഗരത്തിലേക്ക്. ഓ നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. പാടാൻ വിസമ്മതിക്കുന്നവർ, അവർ നമ്മുടെ ദൈവത്തെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എന്നാൽ സ്വർഗീയ രാജാവിന്റെ കുഞ്ഞുങ്ങൾ, എന്നാൽ സ്വർഗീയ രാജാവിന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ആനന്ദം ഉച്ചത്തിൽ ഘോഷിക്കും. അവരുടെ ആനന്ദം ഉച്ചത്തിൽ ഘോഷിക്കട്ടെ. എന്തെന്നാൽ നാം മാർച്ച് ചെയ്യുന്നു. മഹത്വം. ആ മനോഹര മനോഹര സിയോനിലേക്ക്. ഓ നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു, ദൈവത്തിന്റെ ആ മനോഹര നഗരത്തിലേക്ക്. ഓ നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഓ മനോഹര മനോഹര സിയോനിലേക്ക്. നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു, ദൈവത്തിന്റെ ആ മനോഹര നഗരത്തിലേക്ക് നിങ്ങളുടെ തൂവാലകളെ പുറത്തെടുക്കുക. ഒരു നിമിഷം നിങ്ങളുടെ തൂവാലകളെ പുറത്തെടുക്കുക. നമുക്ക് കർത്താവിന് നീരാർജനം നടത്താം. അതൊരു ചുരുട്ടുന്നതല്ല. നോക്കൂ, അവർ പൗലോസിന്റെ ശരീരത്തിൽ നിന്നും റുമാലുകളും മറ്റും എടുത്തിരുന്നു. ഓ, നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഓ മനോഹര മനോഹര സിയോനിലേക്ക്, നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദൈവത്തിന്റെ ആ മനോഹര നഗരത്തിലേക്ക്. ഓ, നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഓ മനോഹര മനോഹര സിയോനിലേക്ക്, നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദൈവത്തിന്റെ ആ മനോഹര നഗരത്തിലേക്ക്. ആമേൻ. ഓ, നിങ്ങളെ നന്നായി അനുഭവപ്പെടുന്നില്ലേ? അത് അവിടെ മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാരെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. റോമാക്കാരുടെ സർക്കസ് നടന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പായി അവർ ആ മലമേൽ കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാമോ, അവിടെയുള്ള ആ ചെറിയ കയറ്റിറക്കത്തിൽ അവരെ അവിടെ സിംഹക്കൂട്ടിലറിയാൻ പോകുന്ന നേരം അവർ പാടുമായിരുന്നു. ഓ, നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈ മനോഹര മനോഹര സിയോനിലേക്ക്, നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദൈവത്തിന്റെ മനോഹര നഗരത്തിലേക്ക്. സിയോനിന്റെ വിളയുന്ന പാടത്തിൽ ഒരായിരം വിശുദ്ധ മധുരഭക്ഷണങ്ങൾ ആ സ്വർഗീയ സിംഹാസനത്തിൽ നാം എത്തുമ്പോ, ആ സ്വർഗീയ സിംഹാസനത്തിൽ നാം എത്തുമ്പോ, അതല്ല സ്വർണ തെരുവീതിയിലൂടെ നടക്കുന്നതിനോ, അതല്ല സ്വർണ തെരുവീതിയിലൂടെ നടക്കുന്നതിനോ, നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. അത് മനോഹര മനോഹര സിയോൻ. നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദൈവത്തിന്റെ ആ മനോഹര നഗരത്തിലേക്ക്. എന്റെ പുറകേറ്റ് പറയുക, കർത്താവാം ദൈവമേ, എന്നെ സ്വയം ഞാൻ പുതുതായി നിനക്ക് പണയം വെക്കുന്നു. സകല അനീതിയിൽ നിന്നും എന്നെ ശുദ്ധീകരിച്ചാലും, അങ്ങയുടെ വചനത്തിന്മേലുള്ള സകല സംശയത്തൊന്നും എന്നെ ശുദ്ധീകരിച്ചാലും, ഈ ഈസ്റ്റർ മുതൽ എന്നെ ക്രിസ്തുവേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ വഹിപ്പാൻ എനിക്കിടവരട്ടെ. അതെന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. ഇപ്പോൾ മുതൽ ഞാൻ നിന്നെ പിൻപറ്റും. യേശുവിൻ നാമത്തിൽ ആമേൻ. നാം സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഓ മനോഹര മനോഹര സിയോനിലേക്ക്, നാം മുകളിലെ സിയോനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദൈവത്തിന്റെ ആ മനോഹര നഗരത്തിലേക്ക്. അത് നിങ്ങളെ നന്നായി അനുഭവപ്പെടുന്നില്ലേ? നമ്മുടെ ഹൃദയത്തിൽ നാം മരണത്തിനും ജീവങ്കിലേക്ക് ഉദ്ദീപിക്കപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നാം നമ്മെ പുതുക്കാനായി വീണ്ടും പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് നന്നായി തോന്നില്ലേ? എന്റെ, ഓ എന്റെ മരിക്കാനാവാത്ത സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കൂ, അന്യോനെ സ്നേഹിക്കുക, കാരണം താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. കാണുന്നു, അതുകൊണ്ട് അന്യോന്യം സ്നേഹിപ്പിൻ. പിന്നെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ശരിയല്ലേ? ഉദ്ദീപിക്കുന്ന ശക്തിയുള്ള ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും എനിക്കാണ് ചെയ്തത്. ഞങ്ങൾ നിന്നെ ആവശ്യക്കാരനായി എപ്പോൾ കണ്ടു? ഞങ്ങൾ നിന്നെ കാരാഗ്രഹത്തിൽ സന്ദർശിച്ചത് എപ്പോഴാണ്? ഈ വക കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തപ്പോഴാണ്. നിങ്ങൾ അവരോടെന്തെല്ലാം ചെയ്തുവോ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. അത് ആശ്ചര്യമായിരിക്കുന്നില്ലേ? ഞാൻ അവരെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഓ, നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാട്ട് കൂടെ പാടണം. ഓ അതെ, നാം അതിനെടുത്തുകൊണ്ട് പോകണം. ശരി ശരി സാർ. ഓ യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊണ്ട് പോവുക. അത് മറന്നു പോകരുത് സ്നേഹിതരെ. അതിപ്പോൾ നമുക്ക് പാടാം. ഓരോരുത്തരും ഇപ്പോൾ ഒരുമിച്ച് ഒരു വിശാലമായ ഹൃദയത്തോടെ അത് അവന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് പോകാം. നമ്മളുടെ എല്ലാമായി നമുക്കത് ചെയ്യാം. യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊണ്ട് പോവുക. ശാപത്തിന്റെയും ദുഃഖത്തിന്റെയും സന്താനത്തെ അത് നിങ്ങൾക്ക് ആനന്ദവും സാന്ത്വനവും തരും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതിനെ എടുത്തുകൊള്ളുക. വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. ഇപ്പോൾ ഓർക്കൂ, രോഗത്തിന്റെ ചൂടുള്ള കാറ്റ് വീശുമ്പോൾ, എല്ലാ വശത്തുനിന്നും പിശാചുക്കൾ വെല്ലുവിളിക്കുമ്പോൾ, രാത്രിയും പകലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ഓർക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നിങ്ങളുടെ നല്ലവനായ പാസ്റ്റർ നേവലയോടും സഹപാസ്റ്ററായ സഹോദരൻ ക്യാപ്സിനോടും ചേർന്ന് നിൽക്കുക. അവരെ കേൾക്കുക. അവർ ജീവന്റെ വചനം നിങ്ങളെ പഠിപ്പിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിച്ചിരുന്നില്ല എങ്കിൽ ഞാൻ അവരെ ഇവിടെ തീർച്ചയായും വെക്കില്ലായിരുന്നു. തീർച്ചയായും ഞാനത് ചെയ്യില്ലായിരുന്നു. അവർ സന്ദേശം വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും അവർ അവരുടെ ഏറ്റവും നല്ല അറിവിൽ അതിനോട് ചേർന്ന് നിൽക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എനിക്ക് അവരുടെ രണ്ടുപേരുടെ മേലും നല്ല വിശ്വാസമുണ്ട്. അവരോടൊപ്പം നിൽക്കുക. ഈ മറ്റു സഹോദരന്മാർ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുകയും ചുറ്റിനും അവരുടെ യോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നിങ്ങൾ അവരുടെ പരിസരത്ത് എങ്ങാനുമാണ് താമസിക്കുന്നതെങ്കിൽ അവരോടൊപ്പമായിരിക്കുക. ഇന്ന് രാത്രിയിൽ അവരുടെ എന്തിനു വേണ്ടി വന്നു എന്ന് നിങ്ങൾ കേട്ടിരിക്കുന്നു. യേശുവൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. എല്ലാ കെണിയിൽ നിന്നും നിങ്ങൾക്കൊരു കവചമായി ഇതിനെ കേൾക്കൂ. പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കൂട്ടം കൂടുമ്പോൾ, പ്രാർത്ഥനയാൽ ആ പവിത്രനാമം ഒന്ന് ശ്വസിച്ചുകൊള്ളുക. വിലപ്പെട്ട നാമം, വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം, ഓ എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും. പ്രിയ ദൈവമേ, ഈ ജനങ്ങളെ സൗഖ്യമാക്കണമേ. അങ്ങയോട് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് ഇതനുവദിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. നാം കണ്ടുമുട്ടും വരെ, നാം കണ്ടുമുട്ടും വരെ. യേശുവിൻ പാദത്തിൽ നാം കണ്ടുമുട്ടും വരെ, നാം കണ്ടുമുട്ടും വരെ, നാം കണ്ടുമുട്ടും വരെ, നാം കണ്ടുമുട്ടും വരെ. ദൈവം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ തലകളെ കൊമ്പിടാം. ഓ ദൈവമേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ പാദത്തിൽ നാം കണ്ണുമുട്ടും വരെ, നാം കണ്ണുമുട്ടും വരെ, നാം കണ്ണുമുട്ടും വരെ, നാം കണ്ണുമുട്ടും വരെ, നാം കണ്ണുമുട്ടും വരെ. ദൈവം നിങ്ങളോട് കൂടെയിരിക്കട്ടെ. അതാണ് വാസ്തവമായി എന്റെ പ്രാർത്ഥന. നാം വീണ്ടും കണ്ണുമുട്ടും വരെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ വളരെ നല്ല കൂട്ടായ്മയെ പിരിച്ചുവിടുമോ എന്ന് ഞാൻ സഹോദരൻ നേവലിയോട് ചോദിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ജനങ്ങൾ എനിക്കുള്ളതിനാൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. എന്റെ സന്ദേശം വിശ്വസിക്കുന്നതിന് ആരുമില്ലാതിരുന്നെങ്കിൽ അതെന്താകുമായിരുന്നു? നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സന്ദേശത്തിനായി മരിക്കാൻ പോലും തയ്യാറുള്ള ജനങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കാനുള്ള വരട്ടെ. എന്റെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട്. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കൂടെ പോകാനിടയാകട്ടെ. ആ പുനരുത്ഥാനത്തിൽ നിങ്ങളും ഒരു ഭാഗമാകുന്നു എന്ന് മറന്നു പോകരുത്. ആ ഉദ്ദീപിപ്പിക്കുന്ന ശക്തി ഇപ്പോൾ നിങ്ങളിലുണ്ട്. അതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാകുന്നു. സഹോദരൻ നേവിൽ പിരിച്ചു വിടുവോളം നമുക്ക് നമ്മുടെ തലകളെ കൂമ്പിട്ട് വയ്ക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.